സഹോദരൻ നെവിലോട് നന്ദി പറയുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ തലകളെ വണങ്ങി നിൽക്കാം. ആർക്കെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അപേക്ഷയുണ്ടോ എങ്കിൽ അത് കൈയുയർത്തുന്നതിൽ കൂടി അറിയിക്കുമോ? ദൈവത്തോട് പറയുക, നിങ്ങൾ അവനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ പിടിച്ചു വെക്കുക. ഞാൻ എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയും കൂടി അർപ്പിക്കുമ്പോൾ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. സ്വർഗീയ പിതാവേ, ഈ മങ്ങിയ വെളിച്ചമുള്ള ദിവസം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിന് എത്രമാത്രം വിശേഷതയുള്ളതായി ഞങ്ങൾ കണക്കിടുന്നു. കൂടാതെ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കുന്നത് കാണുന്നതിനും, കൂടാതെ പരിശുദ്ധാത്മാവ് ജനങ്ങളിൽ കൂടി പാടുന്നത് കേൾക്കുന്നതിനും, കൂടാതെ ജനങ്ങളിൽ കൂടി സംസാരിക്കുന്നതിനും, സ്വല്പം മാത്രം സൂര്യപ്രകാശം അകത്തുണ്ടായിരിക്കുന്നതിനും വളരെ വിശേഷതയുള്ളതായി കണക്കിടുന്നു. സ്വർഗീയ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനുവേണ്ടി ഞങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവരാണ്. ഇപ്പോൾ ഈ സഭയിൽ തങ്ങളുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നവരായി ഇവർ അങ്ങയുടെ ജനങ്ങളാണ്. അവർക്കുള്ള അപേക്ഷകളെ ഇന്ന് രാവിലെ സമയം അവിടെ ഉത്തരമറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും അപേക്ഷകളെ പിതാവേ നീ അനുവദിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മേശയുടെ മുകളിൽ വളരെയധികം അപേക്ഷകൾ കൂടിക്കിടക്കുന്നു. കൂടാതെ എല്ലായിടത്തു നിന്നും വളരെയധികം അപേക്ഷകളുണ്ട്. ജനങ്ങൾ രോഗിതരായും പീഡിതരായും, കൂടാതെ ടെലിഫോൺ കോൾസും വളരെ ദൂരത്തായും, ഏകദേശം 50 ഒരു ദിവസം തന്നെ. ഓ ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കർത്താവെ, ഞങ്ങളെ നയിക്കണമേ. ഏത് വഴി പോകണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഈ കാര്യങ്ങളെ അങ്ങേക്ക് അവിടെ നിന്ന് നിയന്ത്രിക്കാൻ കഴിയും. ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചേരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവെ, അത് ഞങ്ങളുടെ ഉദ്ദേശ്യമാകുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി ഭൂമിയിൽ ജീവിക്കുന്നതിനായി എന്ത് ജീവിതം തന്നിരുന്നാലും അതിനാൽ അങ്ങയെ ആദരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പിതാവേ, ആ കാര്യങ്ങളിലേക്ക് അവിടെ ഞങ്ങളെ നയിക്കണമേ. കർത്താവിന്റെ വചനം കേൾക്കുന്നതിനും പാട്ടുകൾ പാടുന്നതിനും പ്രാർത്ഥനകളെ കഴിക്കുന്നതിനും വേണ്ടി ഇന്ന് ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ പാട്ടുകളിൽ ഞങ്ങളോടൊപ്പം ആനന്ദിക്കണമേ. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. വേറെ ഏത് സ്ഥലത്ത് നിൽക്കുന്നതാണ് ഇതിലും ഏറ്റവും വിശേഷതയുള്ളതെന്ന് എനിക്കറിയില്ല. അതൊരു പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് വിശന്നും ദാഹിച്ചും കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ജീവന്റെ അപ്പത്തെ നുറുക്കുന്നതിലും വലിയതായ ഒരു വിശേഷ അവസരമില്ല. ഇതൊരു വലിയ വിശേഷതയുള്ള അവസരമാണ്. ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് റൈറ്റിന്റെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഇവിടെയുണ്ടോ? ഹാറ്റിയോ അല്ലെങ്കിൽ ഓർവിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാറ്റിയുണ്ടോ? ഓർവില നിങ്ങളോടൊപ്പം ഉണ്ടോ ഹാറ്റി? അവൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൂടി ഞാൻ പറഞ്ഞിരുന്ന കാര്യത്തിന് വേണ്ടി വരാമോ എന്ന് ചോദിക്കുക. അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവന് കഴിയുമെങ്കിൽ വീട്ടിൽ കൂടെ കടന്നു പോകുക. ഇന്ന് രാവിലെ ഞാനത് എടുത്തുകൊണ്ടുവരാൻ മറന്നുപോയി. അത് അവരുടെ രോഗിക്ക് വേണ്ടി എന്തോ ചിലത് അവർക്ക് കിട്ടിയതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യോഗത്തിന് ശേഷം വീട്ടിൽ കൂടി കയറിട്ട് പോകുക. ഇപ്പോൾ എഡിത്ത് ഹേറ്റിയുടെ സഹോദരിയാണ്. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ കൊച്ചു പെൺകുട്ടിയുടെ കാലുകൾ ദുർബലപ്പെട്ടു പോയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അവൾ ഒരു സ്ത്രീയായിരിക്കുന്നു, കൂടാതെ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് അവളുടെ ആദ്യത്തെ മുറ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്താലും സഹായത്താലും പെട്ടെന്ന് തന്നെ അവളുടെ രോഗം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വാസ്തവമായും ആ കുട്ടിയുടെ പ്രയാസം എന്താണെന്നാൽ അവളുടെ കാലുകൾ തമ്മിൽ ഒത്തൊരുമിച്ച് മുട്ടിയിട്ട് അവയെ തമ്മിൽ അകത്താൻ വയ്യാത്ത വിധമായിരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാണെന്നാൽ നാഡീവ്യൂഹത്തിലുള്ള ശക്തിയേറിയ സമ്മർദ്ദം കൊണ്ടാകുന്നു. എന്നാൽ അതെന്തായിരുന്നാലും ശാരീരികമായിട്ട് ആ കുട്ടിയിൽ യാതൊരു കുറവുകളുമില്ല. അവൾ ഏകദേശം 6 ശിശുപ്രായത്തിലുണ്ടായ പക്ഷവാതത്തിന്റെ പുറമെയുള്ള ക്ലേശമാണിത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുന്നതുവരെയും അവൾ കരഞ്ഞും നിലവിളിച്ചും അവളുടെ ജീവൻ കഴിച്ചിരുന്നു. അതിനുശേഷം എപ്പോഴും ഏകദേശം 1 മുമ്പ് വരെ അവൾ സന്തോഷവതിയായിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ അവൾക്ക് ആർത്തവ സമയമായിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവന്റെ അവസ്ഥാഭേദ സമയമാകുന്നു. അവളുടെ നാഡികൾ വളരെ ശക്തിയേറിയ ഒരു അവസ്ഥയിലാകുന്നു. അവൾ മരിക്കുന്നുവെന്ന് അവളുടെ മനസ്സിൽ അവിചാരം കടന്നുവിട്ടു. ഓരോ മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതോറും അവൾ ജീവിക്കാൻ പോകുന്നില്ല. ആരോഗ്യവും ശക്തിയുമുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ ഭയങ്കരമായ ഒരു സമയമാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ ആശുപത്രികളിലും മറ്റും പോയി ഹോർമോണിന്റെ കുത്തിവയ്പ് എടുക്കേണ്ടതായി വരും. കൂടാതെ ഈ സമയങ്ങളിൽ ഷോക്ക് ട്രീറ്റ്മെന്റുകളും അങ്ങനെ പല കാര്യങ്ങളും എടുക്കേണ്ടതായി വരുന്നുണ്ട്. മനുഷ്യജീവികൾക്ക് ജീവിതത്തിൽ 2 അവസ്ഥാഭേദ സമയങ്ങളാണുള്ളത്. അതവർക്ക് ഒരു ബാലനിൽ നിന്നും ഒരു പുരുഷനിലേക്കും ഒരു ബാലികയിൽ നിന്നും സ്ത്രീയിലേക്കുമാണ്. ഏകദേശം 16-17 വയസ്സ് പ്രായമാകുമ്പോൾ അവർ ഒരു കൂട്ടം നിശാപക്ഷികളെ പോലെയാകുന്നു. ആ പ്രായത്തിൽ നിങ്ങൾക്ക് അവരോടൊപ്പം കഴിച്ചുകൂട്ടാൻ കഴിയുമെങ്കിൽ, ആ പ്രായപരിധിയിലുള്ള ഒരു മകൾ എനിക്കുണ്ട്, റിബക്ക എന്നാണ് അവളുടെ പേര്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടാതെ ബില്ലിയും. ഓ, നാം എല്ലാവരും ആ വെകുളി പിടിച്ച പ്രായത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം സഹിക്കേണ്ടിയിരിക്കുന്നു. അവരും ഇതിൽ കൂടി കടന്നുപോകേണ്ടിയ ഒരു സമയമാകുന്നു അതെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ ഇപ്പോൾ എടുത്ത് അവളുടെ 7 വർഷത്തിന്റെ മാറ്റത്തിലാണ്. ഓരോ 7 നിങ്ങളുടെ ജീവചര്യം മാറുന്നു. അതുകൊണ്ട് 7 അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവല്ലോ. അതൊരു രീതിയിൽ കഠിനമായ ഒന്നാണ്. അതൊരു പരിപൂർണമായ മാറ്റമാക്കുന്നതിനാൽ അത് സ്ത്രീകളെ അലട്ടുന്നു. പുരുഷന്മാർ സാധാരണ ഈ സമയങ്ങളിൽ ഒരു നേരം പോക്ക് മാതിരിയുള്ള രീതിയിലായിട്ട് ചിലപ്പോൾ അവരുടെ ഭാര്യമാരെ വിട്ടുകളയുന്നു. എന്നാൽ അതിനുശേഷം സ്ത്രീകൾ ഉൽപാദന ശക്തിയില്ലാത്തവരായിത്തീരുന്നു. നാം എല്ലാവരും അതിൽ കൂടി കടക്കുന്നു. ഈ വക കാര്യങ്ങൾ നമ്മൾ പരസ്പരം സഹിക്കുകയും ഈ വക കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ എടുത്തിയ അവസ്ഥയിലായിട്ട് വളരെയധികം ശരീരഭാരം കുറയുകയും തീരെ മോശമായ ഒരു അവസ്ഥയിലാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ചില രാത്രിയിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചല്ല, എന്നാൽ വെറുതെ അവിടെ വരെ പോകുക. അവർ രാവും പകലും അവളോടൊപ്പമായിരിക്കുന്നു. ഈ ടാബർനക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റർ ടാബർനക്കിൽ നിന്നും ചിലർ വെറുതെ അവിടെ വരെ ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങളെ ചിലർ അവിടെ വരെ പോയിട്ട് റൈറ്റിന്റെ കുടുംബത്തെ ഒന്ന് കാണുക. അവർ അത് വിലമതിക്കുമെന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. വെറുതെ അവിടെ വരെ പോയിട്ട് കുറച്ചുനേരം അവരോടൊപ്പം ഇരുന്നിട്ട് അവരോട് സംസാരിക്കുകയും അവരുടെ കൈവിളിക്കുകയും ചെയ്യുക. അതും കൂടുതലല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബ സന്ദർശനം നടത്തുക. നാം അത് വേഗം മറന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ നാം അതിനെ വിലമതിക്കും. അതുപോലെ മറ്റുള്ളവരും അതിനെ വിലമതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. റൈറ്റിന്റെ കുടുംബം അത് വിലമതിക്കുമെന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. ഈ അവസ്ഥ നിങ്ങളിൽ നിലവിലിരുന്ന് നിങ്ങൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് നേരത്തെ തന്നെ ചെയ്തിരുന്നേനെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്കതറിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയായിരുന്നു. റൈറ്റിന്റെ കുടുംബത്തിൽ പോയി സന്ദർശിച്ച് എഡിത്തിനെ ഉന്മേഷവതിയാക്കാൻ ശ്രമിക്കുക. അവളെ കണ്ടാൽ ക്ഷീണിച്ചിരിക്കുന്നുവെന്നും മറ്റും പറയരുത്. അവൾ ആരോഗ്യമുള്ളവളായിരിക്കുന്നുവെന്ന് പറയുക. നാം അവൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവളെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ അവൾ സുഖം പ്രാപിക്കാൻ പോവുകയാണ്. അവൾ സുഖമായി തീരും. നാം അതിനുവേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അവൾ നമ്മുടെ സഹോദരിയാണ്. കൂടാതെ ഈ സമയങ്ങളിൽ ആ കുട്ടിയെ പ്രാർത്ഥനയിൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെയുള്ളത്. അതിപ്രകാരം ഞാനും എനിക്കുള്ള പരീക്ഷകളിൽ കൂടി കടക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടി കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ആരെങ്കിലും അതിനായി ആവശ്യമായിരിക്കുന്നു. റൈറ്റിന്റെ കുടുംബം ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്നവരിലെ ഏറ്റവും പഴയ ഒരു അംഗമാണ്. അവരും കൂടാതെ സഹോദരൻ റോയ് സ്ലോട്ടറും സഹോദരി സ്ലോട്ടറും. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ കണ്ടിരുന്നു. കൂടാതെ അവർ കടന്നു വരുമ്പോൾ ഞാൻ കൈവീശിയിരുന്നു. ഞാൻ വണ്ടി ആ മൂലയിലേക്ക് തിരിച്ചുകൊണ്ട് എന്നിൽ തന്നെ ചിന്തിക്കുകയായിരുന്നു. സഹോദരനും സഹോദരി സ്ലോട്ടറും ഈ സഭയിൽ അവരുടെ സ്ഥാനം എടുത്തു കഴിഞ്ഞിട്ട് എത്രമാത്രം വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഉയർച്ചയിലും താഴ്ചയിലും കൂടി ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റിന്റെ കുടുംബവും. ഈ ആളുകളെ നിങ്ങൾ വിലമതിക്കുന്നുവല്ലേ? അതുകൊണ്ട് നമ്മുടെ വിലമതിപ്പിനെ നമുക്ക് അവരോട് കാണിക്കാം. ഇന്നെനിക്ക് ഒരു നീണ്ട സന്ദേശമാണുള്ളത്. അതൊരു കുറ്റാരോപണത്തിന്മേലാണ്. അതിനുശേഷം ഇന്ന് രാത്രിയിൽ തിരുവത്താഴവും കൂടാതെ കാൽകഴുകൽ ശുശ്രൂഷയും മറ്റുമുണ്ടെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് പാസ്റ്റർ ഇന്ന് വൈകിട്ട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ ചുറ്റുപാടുമുള്ള സ്ഥലത്തു നിന്നുമുള്ളവരാണെങ്കിൽ കർത്താവിൽ നിന്നുള്ള സന്ദേശം പാസ്റ്റർ കൂടി കേട്ട് ആനന്ദിക്കുവാനായി കടന്നു വരിക. അതുകൂടാതെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും തിരുവത്താഴത്തിനും ഇന്ന് രാത്രിയിൽ കടന്നു വരിക. ഇന്ന് രാത്രിയിൽ വാസ്തവത്തിൽ വളരെ തിരക്കുള്ളതായിരിക്കും. നിങ്ങൾക്ക് പോകാൻ മറ്റ് സ്ഥലങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും. ഡോൺ റുഡലിനെ വിലമതിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ സഹോദരൻ ജാക്സണിനെയും. ഇവർ നമ്മുടെ കൂടെ സഹകരിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഭകളിലെ സഹോദരന്മാരാണ്. കൂടാതെ ജോർജിയയിലുള്ള കൂട്ടത്തെ കാത്തു സൂക്ഷിക്കുന്ന സഹോദരൻ ജാക്ക് പാമറും ഇവിടെയുണ്ട്. നമ്മുടെ പൂർണ്ണഹൃദയത്തോടെ ഈ സഹോദരന്മാരെ വിലമതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ വരുമ്പോൾ നമുക്ക് യോഗങ്ങളുള്ള സമയങ്ങളിലെല്ലാം നമ്മെ സന്ദർശിക്കാനായി അവർ വരാറുണ്ട്. നാം അതിനെ വിലമതിക്കുന്നു. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഡോക്ടർ ലീ വെയിലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് രാവിലെ സമയം ഞാൻ കാണുന്നു. സഹോദരി വെയിലിനെ എനിക്ക് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനുശേഷം സഹോദരൻ ലീ എവിടെയാണെന്ന് ഞാൻ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരുന്നു. എന്തോ ഒരു പഴയ തെക്കുള്ള ഉച്ചാരണമാണ്. അതായത് എനിക്കൊരു കാക്ക അവനോടൊപ്പം കിട്ടി. എല്ലാ സമ്മേളനത്തിലും അദ്ദേഹത്തെ എന്നെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയിരുന്നു. അഥവാ ലീ വരികയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ എല്ലായിടത്തും തിരയുകയും മറ്റും ചെയ്തു. എന്നാൽ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കിട്ടുമ്പോൾ ഒത്തുപെറുക്കാൻ ഒരു കാക്കയെ കിട്ടിയിട്ടുണ്ട്. സഹോദരനും സഹോദരി വെയിലും ഇന്ന് രാവിലെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. ചിലപ്പോൾ വളരെയധികം പേർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരായി ഇവിടെ ഉണ്ടായിരിക്കാം. ഷിക്കാഗോയിൽ നിന്നുമുള്ള ഒരു സഹോദരി ഞാൻ ഇവിടെ കാണുന്നു. അവിടെയുള്ള കൂട്ടായ്മ എനിക്കറിയാം. എന്നാൽ അവരുടെ പേരുകളെ യഥാർത്ഥമായി എനിക്കറിയില്ല. അതുകൊണ്ട് അവർ എവിടെയെല്ലാമായിരുന്നാലും ഞങ്ങൾ അവരെ വിലമതിക്കുന്നു. രണ്ട് ചെറുപ്പക്കാരായ വ്യക്തികളെ ഇന്ന് രാവിലെ സമയം കർത്തൃവേലയ്ക്കായി നിയോഗിക്കപ്പെടേണ്ടതിനായി ഇവിടെയായിരിക്കുന്നത് ഞാൻ കാണുന്നു. കർത്തൃസേവയിൽ വളരെ ചെറുപ്പക്കാരാണ്. ഫിലാഡൽഫിയൻ സഭയിൽ കൂടി നമ്മുടെ ന്യൂയോർക്കിലുള്ള രണ്ട് സഹോദരന്മാർ വിശ്വാസപാത്രങ്ങളായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ വന്നിരിക്കുന്നിടത്തുനിന്നും ഈ സഭ അവർക്ക് കൊടുത്തിരിക്കുന്നു. ന്യൂയോർക്കിലുള്ള അവരുടെ കർത്തൃസേവയെ ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നാം അവരുടെ മേൽ കൈവപ്പ് നടത്താൻ പോവുകയാണ്. നമുക്ക് രണ്ടു മൂന്ന് ചെറിയ സഭകൾ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ മിലാനോയ്ക്ക് അവിടെ ഒരു ചെറിയ കൂട്ടമുണ്ട്. നാം അവരെ വളരെ വിലമതിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് ശുശ്രൂഷ നടത്തുന്നതിനായി ഇപ്പോൾ രണ്ടു കൂട്ടർ കൂടി അവിടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ കാര്യങ്ങളെ വളരെയധികം വിലമതിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ വ്യത്യസ്തരായ വളരെയധികം പേരെ ഞാൻ കാണുന്നു. അവരെല്ലാവരുടെയും പേര് എനിക്ക് വിളിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം അത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ പിയാനോ വായിക്കുന്ന നമ്മുടെ സഹോദരിയോ അല്ലെങ്കിൽ അവരിൽ വേറെ ആരെങ്കിലുമോ കടന്നു വന്ന് പിയാനോ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കനൽ പ്രവാചകന്റെ വായിക്ക് തൊടുവിച്ചപ്പോൾ അവനെ ശുദ്ധമാക്കാൻ കഴിയുന്നിടത്തോളം ശുദ്ധമാക്കിയപ്പോൾ ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവിന്റെ ശബ്ദം ചോദിച്ചപ്പോൾ അടിയനിതാ അടിയനെ അയക്കണമേ എന്നവൻ പറഞ്ഞു. കൈവപ്പ് ശുശ്രൂഷയിൽ കൂടി നാം ഈ കർത്തൃസേവരെ നിയോഗിക്കുമ്പോൾ ഇപ്പോൾ തിരുവെഴുത്ത് പ്രകാരം ഒരു സേവകനെ നിയോഗിക്കുന്നത് കൈവപ്പ് നടത്തുന്നതിൽ കൂടെയാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഈ കാര്യത്തിലാണ് നമ്മുടെ ലാറ്ററൈൻ സഹോദരന്മാരും അല്ലെങ്കിൽ ബാറ്റിൽ ഫോർഡ് ജനങ്ങളും മറ്റും തമ്മിൽ കൂട്ടിക്കലർത്തപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കൈവപ്പിൽ കൂടി ആത്മീയ ദാനങ്ങൾ പകർന്നു നൽകപ്പെടുന്നുവെന്ന് അവർ കാണുന്നു. കൈവപ്പിൽ കൂടി ആത്മീയ ദാനങ്ങൾ നൽകപ്പെടുന്നുവെന്ന് നാം വിശ്വസിക്കുന്നില്ല. കൈവപ്പിൽ കൂടെ നാം നേരത്തെ കണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുമതി നൽകപ്പെടുകയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അത് ഒരു ആമേനാകുന്നു. തിമോത്തിയോസിന്റെയും മറ്റ് സഹോദരന്മാരുടെയും മേൽ അവർ കൈവച്ചപ്പോൾ അവരിൽ വരങ്ങളുണ്ടായിരുന്നു എന്നവർ ശ്രദ്ധിച്ചിരുന്നു. നിന്റെ വലിയമ്മ ലോവസിൽ നിന്നും നിന്നിലുള്ളതായ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. തിമോത്തിയോസിൽ അവർ അത് കണ്ടിരുന്നു. അതുകൊണ്ട് മൂപ്പന്മാർ അവന്റെ മേൽ കൈവച്ചതിനാൽ അവനെ നിയോഗിച്ചു. ഒരിക്കലും യാതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുവന്റെ മേലല്ല കൈവപ്പ് നടത്തിയത്. നിങ്ങളത് മനസ്സിലാക്കുന്നല്ലോ. അവർ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ ചോദിച്ചുവെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. ആത്മീയ കൃപാവരങ്ങളെ നാം പകർന്നു കൊടുക്കുന്നില്ല. നാം അവരെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ മേൽ കൈവപ്പിനാൽ അവർക്ക് അനുമതി നൽകുക മാത്രം ചെയ്യുന്നു. ദൈവം ഇതുപോലെയുള്ള കാര്യങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങ് പുറകിലായി സഹോദരൻ മക്കിനിയെ ഇന്ന് രാവിലെ സമയം ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കിനി അല്ലെങ്കിൽ മക്കിനി എന്നാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു മെത്തഡിസ്റ്റ് സഭയിലെ സേവനാകുന്നു. ഈ അടുത്ത സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെയും ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് നിയോഗിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ ഡോച്ചിനെയും സഹോദരി ഡോച്ചിന്റെയും കൂടാതെ ഒഹായോവിൽ നിന്നുള്ള ആ കൂട്ടരോടും കൂടെ ഒഹായോവിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. നാം എല്ലാവരും കൂടി ഒത്തൊരുമിക്കുമ്പോൾ, ഈ വ്യത്യസ്ത സ്ഥലത്ത് നിന്നുമുള്ള കൂട്ടരെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോൾ അത് അത്ഭുതകരമായ ഒന്നായിരിക്കുന്നു. ഒരു സ്ഥാപിത സംഘടനയില്ല, ഒരു സമുദായമില്ല, യാതൊന്നിനാലും കെട്ടപ്പെടാതെ യേശു ക്രിസ്തുവിനോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം. സ്വർഗീയ സ്ഥാനങ്ങളിൽ നാം ഒത്തൊരുമിച്ചായിരിക്കുന്നു. ശരി, എങ്കിൽ സഹോദരി, ആ പാട്ടിന്റെ ഒരു വരി ഇപ്പോൾ നമുക്ക് പാടാം. ഈ കനൽ പ്രവാചകന്റെ വായിക്ക് തൊടുവിച്ചപ്പോൾ ഇപ്പോൾ നമുക്കത് ഒത്തൊരുമിച്ച് പാടാം. ഈ കനൽ പ്രവാചകന്റെ വായിക്ക് തൊടുവിച്ചപ്പോൾ അവനെ ശുദ്ധനാക്കാൻ കഴിയുന്നിടത്തോളം പരിശുദ്ധമാക്കിയപ്പോൾ ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവിന്റെ ശബ്ദം ചോദിച്ചപ്പോൾ അടിയനിതാ അടിയനെ അയക്കണമേ എന്നവൻ പറഞ്ഞു. സംസാരിക്കണമേ എന്റെ കർത്താവേ, സംസാരിക്കണമേ എന്റെ കർത്താവേ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹോദരന്മാർക്ക് മുമ്പോട്ട് കടന്നു വരാൻ കഴിയും. സംസാരിക്കണമേ, ഞാൻ അങ്ങേക്ക് എളുപ്പം ഉത്തരം തരാം. കൈവപ്പ് ശുശ്രൂഷ നടത്തുന്നതിനായി മറ്റുള്ള സേവകരായ സഹോദരന്മാർ അതിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോട്ട് കടന്നു വരിക. ഈ ടാബർനക്കിളിൽ നിന്നും സഹപ്രവർത്തകരായ സഹോദരൻ റൂഡലും സഹോദരൻ ലാംബും കൂടാതെ മറ്റുള്ളവരും സംസാരിക്കണമേ കർത്താവേ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ ഉത്തരം തരും. ഓ, പാപത്തിലും അവമാനത്തിലും കോടി ജനങ്ങൾ മരിക്കുന്നു. അവരുടെ വ്യസനമേറിയതും കഠോരവുമായ കരച്ചിൽ കേൾക്കൂ. എളുപ്പം സഹോദര, എളുപ്പം അവരുടെ രക്ഷയ്ക്കായി. പെട്ടെന്നുത്തരിക്കൂ, ഗുരുവേ അടിയനിതാ. സംസാരിക്കൂ എന്റെ കർത്താവേ, സംസാരിക്കൂ എന്റെ കർത്താവേ. സംസാരിക്കണമേ, ഞാൻ അങ്ങേക്ക് എളുപ്പം ഉത്തരം തരാം. സംസാരിക്കൂ എന്റെ കർത്താവേ, സംസാരിക്കൂ എന്റെ കർത്താവേ. സംസാരിക്കൂ എന്റെ കർത്താവേ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ ഉത്തരം തരാം. സഹോദരന്റെ പേരെന്താണ്? ഓർലാൻഡോ ഹണ്ട്. സഹോദരൻ ഓർലാൻഡോ ഹണ്ട്, നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്, അത് ശരിയല്ലേ? സഹോദരൻ ജോസഫ് കോൾമാൻ. ഇപ്പോൾ നിങ്ങൾ രണ്ട് സഹോദരന്മാർ ശ്രോതാക്കളുടെ നേരെ ഒന്ന് തിരികെയാണെങ്കിൽ, സഹോദരൻ ഹണ്ടിനും സഹോദരൻ കോൾമാനും ദൈവത്തിന്റെ വിളി അവരുടെ ഹൃദയങ്ങളിൽ കിട്ടിയിരിക്കുന്നു. നാം ഇപ്പോൾ ആ പാട്ട് പാടിയതുപോലെ, അതായത് പാപത്തിലും അവമാനത്തിലും കോടി ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യസനമേറിയതും കഠോരവുമായ കരച്ചിൽ ഇവർ കേട്ടിരിക്കുന്നു. അവരുടെ രക്ഷയ്ക്കായി എളുപ്പം സഹോദര, എളുപ്പം പോകാനായി നാം അവരോട് ചോദിക്കുന്നു. ഗുരുവേ അടിയനിതാ എന്ന് പെട്ടെന്ന് ഉത്തരം പറയൂ. ഇന്ന് രാവിലെ സമയം അതുപോലെയാണ് അവർ ഉത്തരം നൽകുന്നത്. ഈ സഭയിലെ സഹോദരന്മാരായ നാമും ഈ കൂട്ടവും ഞങ്ങളുടെ കൈകളെ അവരുടെ മേൽ വെച്ചുകൊണ്ട് അവരോട് പൂർണ്ണമായി കൂട്ടായ്മയ്ക്കുള്ള അനുവാദം കൊടുക്കുന്നു. അതുപോലെ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കെ ഞങ്ങളുടെ പിന്തുണ ഇവിടെ നിന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കും. അതായത് സുവിശേഷത്തിൽ ശരിയായിട്ടുള്ളതും ആദരണീയവുമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അവരെ സഹായിക്കുന്നതായിരിക്കും. ദൈവം തന്റെ ആദരവനായി അവരെ ഉപയോഗിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന തുടർച്ചയായി അവരോടൊപ്പം ഉണ്ടായിരിക്കും. ന്യൂയോർക്കിൽ അവരുടെ സുവിശേഷ സമൃദ്ധിയുള്ളതും മഹത്വമേറിയതുമായിരിക്കട്ടെ. അവരുടെ ജീവിതം മുഴുവനും അവനുവേണ്ടിയുള്ള സേവകളാൽ നിറയപ്പെടട്ടെ. വിലയേറിയ കറ്റകളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കണമേ. സന്തോഷമായിട്ട് നീണ്ടകാലം ജീവിക്കാൻ അവരെ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ നിത്യമായ സാന്നിധ്യം അവരെ വലയം ചെയ്തിരിക്കണമേ. കൂടാതെ അവർക്ക് ആരോഗ്യവും ശക്തിയും നൽകണമേ. സ്വർഗത്തിൽ വിശ്രമത്തിനായിട്ടുള്ള നിത്യവീടിലേക്ക് യേശുക്രിസ്തു അവരെ വിളിക്കുന്നതുവരെ നിന്റെ സേവയ്ക്കായി അവർ സൂക്ഷിക്കപ്പെടട്ടെ. ഇപ്പോൾ കർത്തൃസേവകരായ ഞങ്ങൾ അവരുടെ മേൽ കൈവെപ്പിനായി മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കൈകളെ ഈ സഹോദരന്റെ മേൽ വയ്ക്കുന്നു. കർത്താവെ, ഈ സഹോദരനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീതിയുള്ളവയാകുന്നു. കർത്തൃസേവയ്ക്കായി ഇവന്റെ ജീവിതത്തിലുള്ള ഈ വിളിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ സഹോദരൻ കൂടി സംസാരിക്കണമേ. കർത്താവെ, പ്രാണനുകളെ നേടുവാനും ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുവാനും ഇടയാക്കണമേ. രോഗികളായവരെയും കൂടാതെ മാനസികമായും ശാരീരികമായും ആത്മീകമായും ബന്ധനത്തിലായവർക്ക് വിടുതൽ നൽകുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഒരു യഥാർത്ഥമായ സേവയവന് കൊടുക്കണമേ. അവന്റെ വഴിയുടെ അവസാനം എത്തിയിട്ട് അവൻ കടന്നുപോയതായ ആ വഴിയിലെ പാടുകളെ തിരിഞ്ഞു നോക്കുവാൻ ഇടയാക്കണമേ. അവന്റെ എല്ലാ ശത്രുക്കളെയും പിടിച്ചടക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയാലാണെന്നുള്ളത് കാണുവാൻ അവനെ ഇടയാക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. സഹോദരൻ കോൾമാന്റെ മേലും കർത്താവെ ഞങ്ങൾ സാക്ഷികളായിക്കൊണ്ട് കൈവയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ദൈവ വിളിക്ക് അനുവാദം കൊടുത്തുകൊണ്ട് ഞങ്ങൾ, അതായത് ഈ സഭ, ഈ ഒരു കൂട്ടം ജനങ്ങൾ അദ്ദേഹത്തെ കർത്താവിന്റെ ദാസനായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഒരു വലിയതും മഹത്വമായ സേവയെ അവന് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതിൽ കൂടി അദ്ദേഹത്തിന് തന്റെ കർത്താവിന് വേണ്ടി പ്രാണനെ നേടുവാനും ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുവാനും കൂടാതെ അദ്ദേഹവുമായി സഹകരിക്കപ്പെട്ട് ജീവിക്കുന്ന ചുറ്റുപാടുമുള്ള ജനങ്ങളെ സാത്താന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കാനും ഇടയാക്കണമേ. കർത്താവെ, ഒരു ഫലവത്തായ ജീവൻ അദ്ദേഹത്തിന് നൽകണമേ. കൂടാതെ അദ്ദേഹവും ഈ വഴിയുടെ അവസാനമെത്തുമ്പോൾ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം മൂലം ദൈവത്തിന്റെ ആദരവിനായി സാത്താന്റെ എല്ലാ ചങ്ങലകളെയും അവന് പൊട്ടിക്കുവാൻ കഴിഞ്ഞത് താൻ പിന്നിട്ടതായ വഴിയിലേക്ക് നോക്കി കാണുവാനിടയാക്കണമേ. സ്വർഗീയ പിതാവേ, ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തിന്റെ കൊയ്ത്തുകാലത്ത് പ്രവർത്തിക്കുവാൻ, അതുപോലൊരു ജീവൻ അവർക്കും ജീവിക്കുവാനും ഇടയാക്കണമേ. നമ്മുടെ എല്ലാവരുടെയും മഹാനായ ഗുരുവിന്റെ കാൽപാദത്തിങ്കിൽ നാം എല്ലാവരും വീണ്ടും ഒത്തൊരുമിച്ച് കൂടുന്നതുവരെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇവരുടെ മേലുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരൻ ഹണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടാതെ നിങ്ങളുടെ സേവയെ ഫലവത്താക്കി തരട്ടെ. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സഹോദര, നിങ്ങളുടെ സേവയും ഫലവത്താക്കി തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, വീണ്ടും തീക്കനൽ പ്രവാചകന്റെ വായിക്ക് തൊടുവിച്ചപ്പോൾ അവനെ ശുദ്ധനാക്കാൻ കഴിയുന്നിടത്തോളം പരിശുദ്ധനാക്കിയപ്പോൾ ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവിന്റെ ശബ്ദം ചോദിച്ചപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നവൻ പറഞ്ഞു. ഓ, സംസാരിക്കൂ എന്റെ കർത്താവേ. ധാരാളം യുവ ഹൃദയങ്ങളോട് അവനെ സംസാരിക്കുവാൻ ഇടയാക്കണമേ. സംസാരിക്കൂ എന്റെ കർത്താവേ. ദൈവത്താൽ വിളിക്കപ്പെട്ടവരോട് സംസാരിക്കണമേ, ഞാൻ അങ്ങേക്ക് എളുപ്പം ഉത്തരം തരാം. സംസാരിക്കണമേ എന്റെ കർത്താവേ, സംസാരിക്കണമേ എന്റെ കർത്താവേ. സംസാരിക്കണമേ, ഞാൻ നിനക്ക് ഉത്തരം തരാം. കർത്താവേ, അടിയനെ അയക്കണമേ. ഈ അവസാന നാളുകളിൽ കർത്താവിന്റെ വേലയ്ക്കായി ശുശ്രൂഷകരെ അയക്കുന്നതിന് സാക്ഷികളായിരിക്കാൻ ഈ സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന വലിയ ആദരവിനായി നാം എത്രമാത്രം കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരന്മാരെ, രാജ്യത്തിനപ്പുറത്തുള്ള വിദേശ മേഖലകളിലേക്ക് അവൻ നിങ്ങളെ അയക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിക്കാൻ പറ്റാത്ത യേശു ക്രിസ്തുവിന്റെ ഈ വലിയ ധനത്തെ അതെവിടെ ആവശ്യമായിരിക്കുന്നു, അധികമായി ആവശ്യമുണ്ടോ, അവിടെ പ്രസംഗിക്കുവാനിടയാകട്ടെ. ഇന്നത്തെ ലോകത്തിന്റെ അത്രമാത്രം ആവശ്യമായിരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് വളരെയധികം പറയാനുണ്ട്. എല്ലാം കൂടി ഇന്ന് രാവിലത്തേക്കുള്ള യോഗത്തിലേക്ക് എടുക്കുന്നതിനായിട്ട് കുറിച്ച് ഇവിടെ നിന്നും കുറിച്ച് അവിടെ നിന്നും എടുക്കുന്നു. ഇന്ന് രാവിലെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഇതുപോലെയുള്ള വാസ്തവത്തിൽ ഭയാനകമായ സമയങ്ങളെ സമീപിക്കുവാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടാറില്ല. മൂന്നാമത്തെ പുറപ്പാട് എന്ന കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശം കേൾക്കാൻ കഴിയാത്തവരായോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കോ പറ്റാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടേപ്പുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മൂന്നാമത്തെ പുറപ്പാട് എന്ന സന്ദേശം തീർച്ചയായും ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അവിടെ കിട്ടിയിരിക്കുന്നത്? ഒരു സുഖമില്ലാത്ത കുട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തോ ആണോ? ഓ, ഒരു മുടന്തനായ ബാലനാണ്. അതെ, ദൈവനെ അനുഗ്രഹിക്കട്ടെ. ശരി, ഈ യോഗത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നാലും നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂന്നാമത്തെ പുറപ്പാടിന്റെ സന്ദേശത്തെ കൈവശമാക്കുവാൻ ഞാൻ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ആ പ്രകാശം, കർത്താവിന്റെ ദൂതൻ ജനങ്ങളെ പുറപ്പാടിനായി വിളിച്ച അതേ കർത്താവിന്റെ ദൂതൻ വേറൊരു പുറപ്പാടിൽ ഈ ഭൂമിയിൽ സ്വയം ദൃശ്യമായി കാണിച്ചു. അത് വാസ്തവത്തിൽ വളരെ പ്രമുഖമായ ഒന്നാണ് അതെനിക്ക് എന്ന് ഞാൻ ചിന്തിക്കുന്നു. മൂന്നാമത്തെ പുറപ്പാട്. ഞാൻ എന്റെ മേൽക്കുപ്പായം ഊരി മാറ്റുന്നതിനെ നിങ്ങൾ ഗവനിക്കുമോ? ഇന്ന് രാവിലെ സമയം ഈ ടാബർനക്കിൽ വളരെയധികം ചൂടാണ്. ആകപ്പാടെ ഒരു എയർ കണ്ടീഷണറേ ഉള്ളൂ. അത് നമുക്ക് വീശാൻ കഴിയുന്നതിനോട് തുല്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്വന്തം ശക്തി ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. തണുപ്പുളവാക്കുന്നതായ പദ്ധതികൾ ഉടനെ തന്നെ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പുറപ്പാട് എന്ന സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം അതിനെ വിലമതിക്കുന്നതാണ്. നമുക്ക് വളരെയധികം പുറപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ പുറപ്പാടിന്റെ സമയത്തേക്ക് നമുക്ക് തീർച്ചയായും നമ്മുടെ കൈകളെ വയ്ക്കാൻ കഴിയുന്നതാണ്. അതായത്, ദൈവം അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ താഴേക്ക് വന്ന് ജനങ്ങളെ വിളിച്ചു വേർപെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ വേർപെടുത്തുകയാണ്. അതിനുശേഷം നാം കണ്ടുപിടിച്ചു, അതായത് അവന്റെ ആദ്യത്തെ പുറപ്പാടിനായി അവൻ വിളിച്ചപ്പോൾ അവർക്ക് മുമ്പായി അവൻ അഗ്നിസ്തംഭത്തിൽ കൂടി പോയി അവരെ ഒരു ദേശത്തേക്ക് നയിച്ചു. ആ ദേശത്ത് തന്നെ കുറച്ചു സമയത്തിന് ശേഷം അവൻ യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനിൽ കൂടെ അവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് തിരികെ പോകുകയും ചെയ്തു. അതിനുശേഷം അവൻ ത്യജിക്കപ്പെട്ടു. അതിനുശേഷം ആ ജനങ്ങൾ കടന്നുപറ്റിയതായ ആ മുമ്പുള്ള അവസ്ഥയിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങളെ വിളിക്കുന്നതിനായി അവൻ കടന്നുവന്നു. ഇതിനു മുമ്പ് മിസ്രൈമിൽ വെച്ച് അവർ ആയിത്തീർന്നതുപോലെ അവർ പാപത്തിലേക്കും മിസ്രൈമിയരുടെ രീതികളിലേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ദൈവം അവരെ വിളിച്ചു വേർപെടുത്തി. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം അവർ റോമ സാമ്രാജ്യത്തിനിടയിൽ തടവുകാരാക്കപ്പെട്ടിരുന്നതിൽ നിന്നും കടന്നുവരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ മതസംഹിതകളിൽ കടന്നുപറ്റിയിട്ട് യഥാർത്ഥമായും ആത്മാർത്ഥമായുമുള്ള ആരാധനയിൽ നിന്നും തെറ്റിപ്പോയി. ദൈവം വീണ്ടും ഒരു പുറപ്പാട് അവിടെ കയച്ചു. അവനൊരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മനുഷ്യരെ നയിച്ചു. ആദ്യത്തെ പുറപ്പാടിൽ അവൻ അഗ്നിസ്തംഭമായിരുന്നു. അതിനുശേഷം അവനൊരു കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നുവന്നു. അവരെവിടേക്കാണ് നയിച്ചത്? ആയിരം ആണ്ട് കാലത്തേക്കുള്ള ആ സമയത്തേക്ക് അത് എത്രമാത്രം മനോഹരമായ ഒരു പ്രതിച്ഛായയാകുന്നു. അവിടേക്കാണ് അവൻ തന്റെ സഭ ഇപ്പോൾ നയിക്കുന്നത്. നാം അവനെ അവനായിരിക്കുന്നത് പോലെ കാണും. അവനുള്ളതുപോലെയുള്ള മഹിമയേറിയ ഒരു ശരീരം നമുക്കുണ്ടായിരിക്കും. ഒരു പ്രകാശത്തിൽ നിന്നും പ്രതിഫലിക്കുന്നതായ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഒരു അഗ്നിസ്തംഭം ദൃശ്യമായി നമ്മുടെ ഇടയിലായിരിക്കുന്നു. ശാസ്ത്രം അതിനെ കണ്ടിരിക്കുന്നു. ലോകമെങ്ങുമുള്ള മാസികകളിലും എല്ലാം മറ്റുമായിരിക്കുന്നു അത്. അത് ശാസ്ത്രീയപരമായും ആത്മീയപരമായും അതേ അഗ്നിസ്തംഭമാണെന്ന് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതേ അടയാളങ്ങളാലും അതെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതായ അതേ കാര്യങ്ങളാലും തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മതഭ്രാന്തും മറ്റു കാര്യങ്ങളും ധാരാളമായുള്ള ഈ ദിവസങ്ങളുടെ മധ്യേ വെച്ചും ദൈവം സ്വയം തന്നെ തന്നെ എപ്പോഴും വേർതിരിച്ച് കാണിക്കുന്നു. അതിനെ നാം കണ്ടുപിടിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിയുന്നത് അതെത്രമാത്രം മഹത്വമേറിയ ഒരു കാര്യം തന്നെയായിരിക്കുന്നു. അതായത്, ഈ കൂടാരമായ ഭൗമഭവനം, ഈ രോഗമേറിയതും പീഡിക്കപ്പെട്ടതുമായ ഈ പഴയ ദുർബലമായ ശരീരം ഏതെങ്കിലും ഒരു ദിവസം മാറ്റപ്പെട്ടിട്ട് അവന്റെ മഹത്വമേറിയ ശരീരം പോലെ ആക്കി തീർക്കപ്പെടും. അതിനുശേഷം നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുകയും ഇന്ന് നാം യാത്ര പുറപ്പെട്ടിരിക്കുന്ന ദേശത്ത് അവനോടൊപ്പമായിരിക്കുകയും ചെയ്യും. ഓ, അത് നമ്മെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പാട്ടുപാടുവാൻ നമ്മെ തോന്നിപ്പിക്കുന്നു. ഒരുപക്ഷെ അവർ അത് സ്നാന ശുശ്രൂഷയുടെ സമയത്ത് പാടുന്നുണ്ടായിരിക്കാം. കാരണം അത് നമ്മുടെ സ്നാന ശുശ്രൂഷയുടെ പാട്ടാണ്. ഇപ്പോൾ ഇവിടെയുള്ള സഹോദരന്മാരോടും കൂടാതെ ഈ ടേപ്പുകൾ പോകുന്ന ദേശത്തുള്ളവരോടും, അതായത് ലോകമെങ്ങുമുള്ളവരോടും, ഈ സന്ദേശങ്ങൾ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി നിയന്ത്രിക്കപ്പെട്ടതല്ല. നാം ഒരു രീതിയിലുള്ള ഇനം തിരിക്കപ്പെട്ടവരായ വംശമോ അല്ലെങ്കിൽ ഒരു കൂട്ടം മതഭ്രാന്തർ സ്വയമായി തമ്മിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയോ ആണെന്ന് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടാൽ വിശ്വാസമില്ലാത്തതുപോലെ നമ്മെ തന്നെ വേർപെടുത്തിയിട്ട് അല്ലെങ്കിൽ നമ്മെ തന്നെ ആർക്കെങ്കിലും എതിരായിട്ട് വേർപെടുത്തുകയോ അല്ലെങ്കിൽ ദൈവത്തിനെതിരായോ അല്ലെങ്കിൽ സഭയ്ക്കെതിരായോ വേർപെടുത്തിയിരിക്കുകയോ അല്ല. നാം സഭയ്ക്ക് വേണ്ടിയുള്ളവരാണ്. എന്നാൽ നമുക്കിന്നുണ്ടായിരിക്കുന്നതായ ഈ ഒറ്റപ്പെടുത്തലിന്റെ കാരണത്തെ പരിശുദ്ധാത്മാവിനാലും അവന്റെ സഹായത്താലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല. എല്ലാ സഭകളും തമ്മിൽ ഒത്തൊരുമിച്ച് കൂട്ടായ്മ ചെയ്യണമെന്നും തമ്മിൽ ഒറ്റപ്പെട്ടവരായി തീരരുതെന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മെത്തഡിസ്റ്റുകാർ അവരുടെ കൂട്ടത്തോടും ബാപ്റ്റിസ്റ്റുകാർ അവരുടെ കൂട്ടത്തോടും, കൂടാതെ വണ്ണസും തൃത്വക്കാരും അങ്ങനെ എന്താണ് നമുക്കുള്ളത്, അതെല്ലാം വേർപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കൂടി തമ്മിൽ ഒത്തുചേർന്ന് ഒരു വലിയ കൂട്ടമായി യേശു ക്രിസ്തുവിന്റെ ശരീരമായിട്ട് അവന്റെ മഹത്വമേറിയ വരവിനെ കാത്തിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കരുത്. എന്നാൽ എന്താണ് അതിനെ വേർതിരിക്കുന്നത്? നാം തമ്മിൽ ഒത്തൊരുമിക്കാത്തതിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിക്കുമ്പോൾ അതിന് കാരണം നിറമോ അല്ലെങ്കിൽ നമ്മുടെ തൊലിയോ അല്ല എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ മഞ്ഞയും കറുപ്പും തവിട്ടും വെള്ളയും എല്ലാ സ്ഥാപിത സംഘടനകളിലും വ്യത്യസ്തമായി വേർപെട്ടിരിക്കുന്നു. നാം ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളതല്ല, നാം എല്ലാം ഒരേ രീതിയിലുള്ള ഭക്ഷണവും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കുന്നത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് അതെവിടെയാണ് എന്ന് ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു വ്യക്തി സുവിശേഷത്തെ പഠിക്കുന്നതിനുള്ളതായ അതിന്റെ ശരിയായ രൂപപ്പെടുത്തിയ മാർഗത്തെ വിട്ടുകളയുമ്പോഴാണ്. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും കാണിക്കുന്നതിനായി ഏതെങ്കിലും ഒരു വഴി തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് വചനത്തിനോട് നിങ്ങളുടേതായ യാതൊരു വ്യാഖ്യാനവും ഇടാതിരിക്കുമ്പോഴാണ്. അത് എഴുതിയിരിക്കുന്ന പ്രകാരം അത് വായിക്കുകയും അപ്രകാരം അത് വിശ്വസിക്കുകയും ചെയ്യുക. ഓരോ വ്യക്തിയും അവരുടെ സ്വന്തമായ വ്യാഖ്യാനം അതിന് കൊടുക്കുന്നത് അതിനെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാനിടയാക്കുന്നു. അത് നമ്മെ കത്തോലിക്ക സഭയുടെ ആദ്യ രൂപീകരണത്തിൽ തിരികെ കൊണ്ടുവരുന്നു. അതിൽ കത്തോലിക്ക സഭക്കാർ വിശ്വസിക്കുന്നത് ദൈവം തന്റെ സഭയിലാണെന്നാണ്. അതിന് വചനവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, ദൈവം തന്റെ സഭയിലാകുന്നു. വെളിപാട് പുസ്തകം 17 അധ്യായത്തിൽ കാണുന്നത് പോലെ നാം പ്രൊട്ടസ്റ്റന്റുകാരും അവരെല്ലാം കൂടി തമ്മിൽ ഒരു കൂട്ടമായി കൂടിയിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭ എല്ലാ സംഘടനകളുടെയും അമ്മയായിരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് സംഘടനക്കാരും അന്ധരായിരിക്കെ കത്തോലിക്ക സഭക്കാരുടെ അതേ സ്വഭാവമുള്ളവരായി നാം കാണുന്നു. ബൈബിൾ കത്തോലിക്ക സഭയെ ഒരു വ്യഭിചാരിണിയെന്നും പ്രൊട്ടസ്റ്റന്റ് സഭയെ വേശികളെന്നും വിളിക്കുന്നു. ഈ വ്യഭിചാരിണി വേശികളുടെ മാതാവാണെന്ന് പറയുന്നു. അത് ജനങ്ങളും അതുപോലെ വേശിയായ ഒരു സ്ത്രീ അവളുടെ വൈവാഹിക പ്രതിജ്ഞകളുമായി യഥാർത്ഥമായി ജീവിക്കാത്തതുമാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയും അത്രമാത്രം അസത്യമായിരിക്കുകയും ചെയ്യുന്നു. അസത്യമാക്കുന്നത് എന്താണ്? എന്റെ സ്വന്തമായ അഭിപ്രായം അനുസരിച്ച്, അതായത് ദൈവം തന്റെ മണവാട്ടിക്ക് ജീവിക്കുന്നതിനായി തന്നിരിക്കുന്ന ചിട്ടയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നതിനാലാണ്. ബൈബിൾ എന്നത് അതൊരിക്കലും തെറ്റുപറ്റാത്ത ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താൽ പ്രൊട്ടസ്റ്റന്റ് സഭയും ഒരു സംഘടനയുണ്ടായിരിക്കേണ്ടതിനായിട്ട് തിരുവെഴുത്തുകളിൽ നിന്ന് പോലും സ്വയം തന്നെ വേർപെടുത്തിയിട്ട് ഒരു സംഘടനയായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിയോഗിക്കപ്പെട്ടവരായ വേലക്കാർ അവരുടേതായ കാര്യങ്ങളെ പിടിച്ചു നിൽക്കുന്നു. അതെ, 100 പേർ എന്റെ പഠനമുറിയിൽ വന്നിട്ട് പറയും, സഹോദരൻ വേണം, നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിക്കെതിരെ ആരും നിൽക്കാൻ പോകുന്നില്ല, കാരണം അത് സത്യമാണെന്ന് അവർക്കറിയാം. ഞാൻ പറയും, എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്തുകൂടാ എന്നാൽ? കൊള്ളാം, ഞാനത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആഹാരത്തിനായി തേണ്ടി വരും. മറ്റാർക്കുമല്ല, എനിക്കൊരു സേവനമുണ്ട്, എനിക്കത് കർത്താവിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ജനങ്ങളുടെ അടുക്കൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെനിക്ക് യാതൊരു പിൻസഹായങ്ങളുമില്ല. ക്രിസ്തുവാണ് നമ്മുടെ സഹായം, ബൈബിളാണ് നമ്മെ പിൻസഹായിക്കുന്നതെന്ന് മാത്രം നീ തിരിച്ചറിയുന്നുണ്ടോ? എങ്കിലത് പ്രൊട്ടസ്റ്റന്റ് സഭയും കത്തോലിക്ക സഭയെ പോലെയുള്ള അതേ കാര്യങ്ങളിലേക്ക് യഥാർത്ഥമായി വിട്ടുകളയുന്നു. കത്തോലിക്ക സഭ ഇതൊട്ടും പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബൈബിൾ എന്താണ് പറയുന്നതെന്ന് അവർ ഒട്ടും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രയും പരിഷമാക്കുന്നില്ല. അവർ ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ അവർക്കുള്ള അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയിലാണ് കത്തോലിക്ക സഭ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അത് പോപ്പിന്റെ പിന്തുടർച്ചയും, കൂടാതെ പത്രോസിനെ ആദ്യത്തെ പോപ്പായിട്ട് വിളിക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ അത് വിശ്വസിക്കുന്നു, വളരെ സുനിശ്ചിതമായി വിശ്വസിക്കുന്നു. അതുപോലെ പ്രൊട്ടസ്റ്റന്റുകാർ നോക്കൂ, അവർ തമ്മിൽ ഒത്തൊരുമിച്ച് കൂടിയിട്ട് റോമിലെ നിക്കായിൽ വെച്ച് അവർ ചെയ്തതുപോലെ തന്നെ ഒരു സംഘടനയുണ്ടാക്കിയിരിക്കുന്നു. അവിടെ വെച്ചാണ് അവർ കത്തോലിക്ക സഭ, അതായത് നിക്കായ സമിതിയിൽ വെച്ചാണ് രൂപവൽക്കരിക്കപ്പെട്ടത്. അവർ രണ്ടും ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ഒരു സംഘടനയെ രൂപീകരിക്കുന്നതിനു വേണ്ടി വചനത്തെ വിട്ടുകളയുന്നു. അതിനുശേഷം വചനത്തിലെ വലിയ വലിയ സത്യങ്ങളിലെത്തുമ്പോൾ അത് അവർക്ക് അപരിചിതമായും വ്യത്യസ്തമായുമുള്ളതായി കാണപ്പെടുന്നു. കാരണം അവർ ആചാരങ്ങൾ മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു ആചാരമില്ല, നമ്മുടെ ആചാരം ബൈബിളാണ്. നമുക്ക് യാതൊന്നുമില്ല, എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം മാത്രമാണുള്ളത്. അതിനാലാണ് നാം നിൽക്കുന്നത്. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ ചില വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധവും പാവനവുമായ വചനത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കോസിന്റെ പുസ്തകത്തിൽ അത് കാണപ്പെടുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ 23 അധ്യായം നമുക്കെടുക്കാം. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒരു അടിസ്ഥാന വിചാരമായിട്ട് അതിനെ എടുക്കാം. നിങ്ങളിപ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ 23 അധ്യായത്തിലേക്ക് മറിച്ചുകൊള്ളുക. ഇന്ന് രാവിലെ സമയം ഈ വിഷയത്തിന് അടിസ്ഥാനം ഇടുന്നതിനായി ഒരു വാക്യം മാത്രം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
We read the 23rd chapter, the 33rd verse of the 23rd chapter.
23rd adhyayam 33rd vakyam nam ippol vaikkan thodangunu.
To the place which is called Calvary.
Avar thalayudidam enna sthalathethiyappol avade avar avaneyum dushpravartikareyum oruthane valathum oruthane edathumayi krushichu.
Now I want to take
ippol idil ninnum 4 vakkukal edukkan njan aagrahikkunnu. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന് അടിസ്ഥാനമിടുന്നതിനായി ഇപ്പോൾ വായിച്ച ഭാഗത്തു നിന്നും 4 വാക്കുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. 4 വാക്കുകൾ. എന്റെ വിഷയത്തെ ഈ ദിവസങ്ങളിലെ സ്ഥാപിത സഭാ സംഘടനകൾക്കും കൂടാതെ അനേകം സ്വതന്ത്രരായിട്ടുള്ളവർക്കുമായിട്ട് ഒരു കുറ്റാരോപണം ഞാൻ കൊണ്ടുവരുന്നു. അത് യേശു ക്രിസ്തുവിനെ ഈ കാലങ്ങളിൽ വീണ്ടും ക്രൂശിക്കുന്നതിനാലാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ സമയം ഈ വിഷയത്തെ കുറ്റാരോപണം എന്ന് വിളിക്കുന്നു. ഞാൻ ഈ സ്ഥലത്തെ ഒരു കച്ചേരി മുറിയുടെ മാതിരി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നാലും സഭയും പ്രസംഗപീഠവും ഒരു കച്ചേരി പോലെ തന്നെയാണ്. ഇത് ന്യായവിസ്താരത്തിന്റെ ഇരിപ്പിടമാണെന്ന് ബൈബിൾ പറയുന്നു. അതായത് അത് ദൈവഗ്രഹത്തിൽ നിന്ന് ആരംഭിപ്പാൻ സമയമായല്ലോ. ഇതൊരു സിംഹാസനം പോലെയും മധ്യസ്ഥ സമിതിയും സാക്ഷികളും അതുപോലെയെല്ലാമായിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് എനിക്ക് ഇന്ന് സാക്ഷിയായിട്ടുള്ളത്. ഇന്നത്തെ സഭകൾക്കെതിരായിട്ടാണ് എന്റെ കുറ്റാരോപണം. ഒരു പാപിയെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഞാനിത് സഭയോടാണ് സംസാരിക്കുന്നത്. കൂടാതെ ഇതിപ്പോൾ ടേപ്പിലുമായിരിക്കുന്നു. എനിക്ക് കഴിയുന്നിടത്തോളം വേഗത്തിൽ തീർക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനെ 2 ക്രൂസിൽ തറച്ചിരിക്കുന്നതിനായി ഈ തലമുറയെ ഞാൻ കുറ്റം വിധിക്കുന്നു. നാം ജീവിക്കുന്നതായി കാലഘട്ടത്തിൽ ഇത് ചെയ്യുന്നതിനായി ഈ കാര്യത്തിലേക്ക് ഒരു പ്രമാണത്തെ എനിക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊരു കുറ്റാരോപണം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ശിക്ഷാർഹമായ കുറ്റം ചെയ്തിരിക്കുന്നതിന്റെ തെളിവിനെ എനിക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. അവരെ കുറ്റം വിധിക്കുന്നതിനായി അതിനെ തെളിയിക്കുന്ന ഒരു പ്രമാണം എനിക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നതായ കാര്യങ്ങളായിരിക്കും മുഖ്യ ന്യായാധിപതിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൽ ഞാൻ എന്നെ തന്നെ സ്വയം ഈ കുറ്റാരോപണത്തിൽ ഒരു അഭിഭാഷകനായി എടുക്കുന്നു. ദൈവത്തിന്റെ വചനം എന്റെ സാക്ഷിയായിരിക്കെ ഞാൻ ഈ തലമുറയെ അവനെ വീണ്ടും ക്രൂശീകരിച്ചിരിക്കുന്നതിനാൽ കുറ്റം വിധിക്കുന്നു. ആദ്യത്തെ ക്രൂശീകരണത്തെ കൊണ്ടുവന്ന അതേ ആത്മാവ് തന്നെയാണ് ഇന്ന് ജനങ്ങളുടെ മേലുള്ളതെന്നും അതേ കാര്യങ്ങളെയാണ് ഇന്ന് ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങളെ കാണിക്കാം. അവർ ക്രൂശിച്ചതായ ഒരു ക്രൂശീകരണമാണ് അതെങ്കിൽ എനിക്കത് കാണിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെയും ജനങ്ങളുടെ നിലപാട് അത് തന്നെയായിട്ട് അതേ കാര്യങ്ങളെയാണ് ആത്മീകമായി അവർ ഇന്നും ചെയ്യുന്നതെന്ന് എനിക്ക് കാണിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതായത് അവർ ശാരീരികമായി അന്ന് ചെയ്തു. അവർ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ശാരീരികപരമായി ക്രൂശീകരിച്ചു. അങ്ങനെ ഇന്ന് അതേ വചനത്താൽ അതേ പരിശുദ്ധാത്മാവിനാൽ അതേ വചനം തന്നെ സഭകൾ അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അവർ ഇന്നും അതേ കാര്യങ്ങളെ തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ അവരത് ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. നാം ജീവിക്കുന്നതായി ഈ ദിവസമാകുന്നു അതെന്ന് തെളിയിക്കുകയും ചെയ്യാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തിരിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തിരിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ ഇന്ന് അത് വളരെ അവസരോചിതമാണ്. കൂടാതെ ഇത് 10 വർഷങ്ങൾക്ക് മുമ്പ് പോലും ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്നത് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടെന്നാൽ സമയം കടന്നു കഴിഞ്ഞിരിക്കുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. നാം ഈ ദേശം കടന്ന് മറ്റൊരു ദേശത്തേക്ക് കടക്കാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവന്റെ ദാസനായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള മാനസാന്തരപ്പെടാനുള്ള സമയം പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ദേശം മാനസാന്തരപ്പെടാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാജ്യം ദയയുടെയും ന്യായത്തിന്റെയും അതിര് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാജ്യം തുലാസിൽ കടന്ന് പ്രാഞ്ചികയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ ബ്രാനം, നിങ്ങളുടെ ഈ കേസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തെളിയിക്കാൻ പോകുന്നത്? ഇത് മാത്രം, അതായത് ദൈവം ജലപ്രളയത്തിന് മുമ്പുള്ള ലോകത്തെ നശിപ്പിക്കുന്നതിനിടയാക്കിയ അതേ പാപങ്ങളാൽ നാം കുറ്റക്കാരായിരിക്കുന്നു. ദൈവം സോദോമിനെയും ഗോമരയെയും നശിപ്പിക്കാനിടയാക്കിയ അതേ പാപങ്ങളാൽ നാം കുറ്റക്കാരായിരിക്കുന്നു. നമുക്ക് അതുപോലെയുള്ള എല്ലാ ആത്മീകമായ പ്രമാണങ്ങളും ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കിടക്കുന്നു. അതേപോലെയുള്ള എല്ലാ ആത്മീക പ്രമാണങ്ങളും ലോകമൊട്ട് കറിഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന്റെ ദയയെ ആ തലമുറയുടെ മേൽ കൊണ്ടുവന്നു. അത് നിഷേധിക്കുന്നത് ന്യായവിധിയെയും കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ തലമുറ ദൈവത്തിന്റെ അതേ ദയെ നിഷേധിച്ചിട്ട് അവരുടെ ദിവസങ്ങളിൽ അതിനെ പുച്ഛിച്ചു കളഞ്ഞിരിക്കുന്നുവെങ്കിൽ, അവരെ ന്യായവിധിയിൽ എടുക്കാതെ വിടുകയാണെങ്കിൽ ദൈവം അന്യായിയായിരിക്കും. എന്റെ കൂട്ടുകാരനായ ജാക്ക് മോർ ഒരിക്കൽ പറഞ്ഞതുപോലെയാണ്, ദൈവത്തിൽ നിന്നും ഒരു ശിക്ഷാവിധിയില്ലാതെ ഈ രാജ്യം കടക്കുകയാണെങ്കിൽ ദൈവം സോദോമിനെയും ഗോമറയെയും ഉയർത്തിയിട്ട് അവരെ കത്തിച്ചു കളഞ്ഞതിനായി മാപ്പ് ചോദിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ആത്മീയമായിട്ട് ഇന്നും അവർ അതേ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കാരണം അതേ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്. ശാരീരികമായി കർത്താവിനെ ക്രൂശീകരിക്കുന്നതിലും ഇതേപോലെ തന്നെയാണ് അവർ ചെയ്തത്. അവർ അത് ചെയ്യുന്നത് അസൂയ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മീകമായ അന്ധത കൊണ്ടാണ്. അവരത് കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവരത് ശ്രദ്ധിക്കുകയുമില്ല. യേശു തന്റെ ഈ ഭൂമിയിലുള്ള അവന്റെ യാത്രയിൽ വെച്ച് പറഞ്ഞു, യേശയാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒത്തിരിക്കുന്നു, അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാൻ കഴിയുന്നില്ല. അതേ കാരണത്താലും അതേ ഉദ്ദേശത്താലും അതേ യുക്തിവാദങ്ങളാലും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അവർ വീണ്ടും പുതുതായി കൊണ്ടുവരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നാം അത് എടുക്കുന്നതാണ്. അന്നത്തെ അതേ കാരണങ്ങളാലാണ് അവരിത് ചെയ്തത്. അതിനെതിരായി അവർക്ക് യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ വെല്ലുവിളിക്കുന്നതിനായി ശ്രമിക്കാൻ അവർ ധൈര്യപ്പെട്ടിരുന്നതുമില്ല. തെളിവുകൾ അവിടെ ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ബൈബിളിലെ പ്രകാരം പറയുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഒരേ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതിനെ നിന്ദിക്കുക മാത്രമായിരുന്നു. അത് യഥാർത്ഥമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം കാരണങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ ഈ തലമുറയെ അവകാശവാദം പുറപ്പെടുവിക്കുന്നതിനായി ഞാൻ വിളിക്കുന്നു. ക്രൂശീകരണത്തിനും കുറ്റാരോപണത്തിനും വേണ്ടി അശുദ്ധി നിറഞ്ഞതും ദുഷ്ടതയേറിയതും സ്വാർത്ഥത നിറഞ്ഞതുമായ സഭാ സംഘടനകളുടെ കൈകൾ ജനങ്ങൾ കവനത്തിന് സ്വയം സമ്മാനിക്കുവാനായി ആഗ്രഹിക്കുന്ന ജീവന്റെ രാജകുമാരനെ ക്രൂശിക്കുന്നു. അതേ വ്യക്തിയെന്നോ നിങ്ങൾ പറഞ്ഞേക്കാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, സ്വയം വെളിപ്പെട്ടിട്ട് വചനം ജഡത്തിൽ വെളിപ്പെട്ടു, അവർ ശരീരത്തെ വിശ്രാന്തിയിലാക്കപ്പെട്ടിട്ട് അതിനെ മരണത്തിനേൽപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ വചനം വെളിപ്പെട്ടിരുന്നു. എബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതേ വചനം തന്നെയാകുന്നു അത്. കൂടാതെ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ വചനത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതായ വിഷയത്തിലേക്ക് എന്റെ പാഠത്തിനായി കടക്കാം. 4 വാക്കുകളാണ്, നമുക്കതിനെ വിശദീകരിക്കാം. അതായത് അവിടെ, അവിടെ അത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധ നഗരമായ യെരുശലേമാകുന്നു, അവിടെ അത് ലോകത്തിലെ ഏറ്റവും അധികം മതഭക്തിയുള്ള നഗരമാകുന്നു, അവിടെ അവർ അത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ഈശ്വര ഭക്തിയുള്ള ജനങ്ങളാകുന്നു. പെസഹായുടെ പെരുന്നാളിൽ വെച്ച് അവിടെ, അതായത് ഏറ്റവും ഈശ്വര ഭക്തിയുള്ള സ്ഥാനവും നഗരവും അതാകുന്നു. സംഘടനകളിൽ വെച്ച് ഏറ്റവും വലിയതായതും എല്ലാത്തിന്റെയും തലവനുമായിരുന്നു. അവിടെ അവർ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ഈശ്വര ഭക്തിയുള്ള ജനങ്ങൾ ലോകമെങ്ങുനിന്ന് കടന്നുവന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ക്രൂശിച്ചു. ഒരു വ്യക്തി കൊല്ലപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ലജ്ജാകരമായ മരണമായിരുന്നു അത്. അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തിട്ട് നഗ്നമാക്കിയിരുന്നു. അവൻ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഒരു കഷ്ണം തുണി അവന്റെ മേൽ ചുറ്റിയതായിട്ട് ക്രൂശിന്റെ പടത്തിലുണ്ട്. എന്നാൽ അവർ അവന്റെ വസ്ത്രം അവന്റെ മേൽ നിന്ന് ഊരിയെടുത്തിരുന്നു. ഏറ്റവും ലജ്ജാകരമായ, അവിടെ ഏറ്റവും വലിയ ഈശ്വര ഭക്തിയുള്ള നഗരമാകുന്നു അത്. അവർ ഏറ്റവും അധികം ഈശ്വര ഭക്തിയുള്ള ജനങ്ങളാകുന്നു അത്. ക്രൂശിച്ചു. ഏറ്റവും ലജ്ജാകരമായ മരണമാകുന്നു അത്. അവനെ ഏറ്റവും വിലയേറിയ വ്യക്തിയാകുന്നു അത്. ഈ തലമുറയെ ശിക്ഷാവിധിക്കുവാൻ അത് ധാരാളമല്ലെങ്കിൽ പിന്നെ എന്താണ്? അവിടെ അത് ഏറ്റവും മതഭക്തിയുള്ള സഭാ സംഘടനയാകുന്നു. എല്ലാ സഭകളിലും വെച്ചുള്ളതായ വലിയ സഭകൾ ഒരു സ്ഥലത്ത് ഒരുത്തൊരുമിച്ച് കൂടിയിരുന്നു. അവർ, അതായത് എല്ലാ മനുഷ്യവർഗത്തിൽ വെച്ച് ഏറ്റവും ഈശ്വര ഭക്തിയുള്ള ജനങ്ങൾ, അവർ ദൈവത്തിന്റെ ആരാധകരായിരിക്കേണ്ടിയവരായ ജനങ്ങളാകുന്നു. അവരുടെ ഏറ്റവും വലിയതും പരിശുദ്ധവുമായ പെസഹായുടെ പെരുന്നാളിന് വെടിപ്പാക്കപ്പെടുന്നതിനായി അവർ ഒത്തൊരുമിച്ചുകൂടി. ആ പെസഹായുടേത് ആ സമയത്ത് അവർ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രതയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു. അവിടെ വെച്ച് ആ സമയത്ത് അവർ അതായത് ഏറ്റവും ഈശ്വരഭക്തിയുള്ളവരെ ജനങ്ങൾ ഏറ്റവും ഈശ്വരഭക്തിയോടുള്ള പെരുന്നാളിന് ഏറ്റവും ഈശ്വരഭക്തിയുള്ള സ്ഥലത്ത് വെച്ച് ജീവന്റെ രാജകുമാരനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചെയ്യാവുന്നതിലും വെച്ച് ഏറ്റവും ലജ്ജാകരമായ കാര്യം അവർ ചെയ്തു. ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങൾ ഊരിയിട്ട് അവനെ ഒരു മരത്തിൽ തൂക്കി. എന്തുകൊണ്ടെന്നാൽ അവർ ആരാധിച്ചിരുന്നത് തന്നെയായ അവരുടെ നിയമങ്ങൾ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു. അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുക്കുകയും അവനെ അടിക്കുകയും അവനെ പരിഹസിക്കുകയും സ്വർഗത്തിലെ ദൈവമായി അവനെ അവന്റെ വസ്ത്രങ്ങൾ അവനിൽ നിന്ന് എടുക്കുകയും അവനെ കുരിശിൽ ആണിയടിച്ചു തറയ്ക്കുകയും ചെയ്തു. റോമാക്കാരുടെ അത്യന്തം ദോഷകരമായ ശിക്ഷാവിധിയിലൂടെ അവർ അവനെ അവിടെ വെച്ച് കുരിശിൽ തറച്ചു. ഇന്ന് വെടിവെച്ചു കൊള്ളുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു മരണമല്ല. ഏറ്റവും ലജ്ജാകരമായ ഒരു മരണം ഇന്നത്തെ സമയത്ത് ഒരു വണ്ടി കയറി മരിക്കുന്നതോ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതോ തീയിൽ ബന്ധം മരിക്കുന്നതോ അല്ല. എന്നാൽ ഇന്നത്തെ ഏറ്റവും ലജ്ജാകരമായ മരണമെന്നത് പരസ്യമായുള്ള വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാകുന്നു. അവിടെ വെച്ച് ലോകം മുഴുവൻ നിങ്ങളെ വിധിക്കുകയും ഒരു കുറ്റക്കാരനെ നിങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഈ മനുഷ്യന്റെ മേൽ അവൻ നിരപരാധിയായിരിക്കെ അവന്റെ മേൽ കൈവച്ചിട്ട് അവനെ കുറ്റക്കാരനെന്ന് വിളിച്ചു. ശത്രുക്കളുടെ കൈകളാൽ അവൻ മരിച്ചു. അവന്റെ കൂട്ടുകാരോ അവന്റെ നിയമമോ അല്ല, എന്നാൽ ശത്രുവിന്റെ ക്രൂശീകരണത്താൽ. ലോകത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ചും അല്ലെങ്കിൽ ഇനിയും ജീവിക്കുന്നതിലും വെച്ച് ഏറ്റവും വിലയേറിയ വ്യക്തിയായ ജീവന്റെ രാജകുമാരനായ യേശു ക്രിസ്തു എന്ന ഏറ്റവും വിലയേറിയ വ്യക്തിയായ അവനെ അവർ കുരിശിൽ തറച്ചു. ഇതിന് ചുറ്റുമായ ഒരു അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കെ ഈ കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. യെരുശലേം പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അവിടെ വെച്ച് 2500 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അതിലും കൂടിയിരിക്കാൻ കഴിയും. അവിടെ വെച്ച് ഈ ജനങ്ങൾ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ്, അത് ഞാൻ ചിലപ്പോൾ കുറച്ച് കൂടി പറഞ്ഞിരിക്കാം, 800 or 900 വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം. സൊലോമൻ രാജാവ് മന്ദിരം നിർമ്മിച്ചു തുടങ്ങി എത്രമാത്രം ദൂരമുണ്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം 800 വർഷങ്ങളോ മറ്റോ ആയി കാണുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അവർ മെസ്സിഹായുടെ വരവിനെ നോക്കിക്കൊണ്ടിരുന്നു. അവർ പെസഹായുടെ ആരാധനയ്ക്കായി അവിടെ ഒത്തൊരുമിച്ച് കൂടിയിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കുക. എല്ലാ പരീശന്മാരുടെയും സാധുക്കരുടെയും അതുപോലെ നിങ്ങൾക്കുള്ള എല്ലാത്തിന്റെയും തലവന്മാർ, അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം ദൈവത്തെ ആരാധിക്കാനായി അവിടെ കൂടിയിരുന്നു. ഏറ്റവും വിശുദ്ധ സ്ഥലമായി യെരുശലേമിൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവത്തിന്റെ തന്നെ ജനങ്ങൾ അവരുടെ കർത്താവിനെ തന്നെ പിടിച്ച് അവനെ വധശിക്ഷ അർഹിക്കുന്ന കുറ്റത്താൽ കുരിശിൽ തറച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ 4 അതായത് അവിടെ അവർ അവനെ കുരിശിച്ചു. നിങ്ങളിപ്പോൾ ബൈബിൾ കാണിക്കുമായിരിക്കാം, എന്നാൽ നോക്കൂ, അത് വെറും 4 മാത്രമാണ്. എന്നാൽ ബൈബിൾ അതിന്റെ സത്യത്തെ കനീഭവിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് ചുറ്റുപാടും പോയിട്ട് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതിനെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ബൈബിളിന് യാതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാമായിട്ടും സത്യമാകുന്നു. അതുകൊണ്ട് ബൈബിളിന് യാതൊരു കാര്യവും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന് യാതൊരു കാര്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അതെല്ലാമായിട്ട് സത്യമാകുന്നു. ആ വലിയ മഹത്തായ സത്യത്തിന്റെ ചങ്ങലയിൽ ഇവിടെ ഇതാ 4 കിടക്കുന്നു. ഞാൻ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കാം. അതിനെ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു വായനശാല ഉണ്ടാക്കുന്നതിൽ കൊണ്ടെത്തിക്കും. ആ 4 വിശദീകരിക്കാൻ എന്റെ വശം വേറെ യാതൊരു വഴിയുമില്ല. എന്നാൽ ഇപ്പോൾ അത് എഴുതിയിരിക്കുന്നവന്റെ തന്നെ സഹായത്താൽ ഈ 4 വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾ അതിനെ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ എന്താണ് നമുക്കുള്ളത്? ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ചെയ്യപ്പെട്ട ആദ്യത്തെ ക്രൂശീകരണം ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കിടക്കുന്നു. ഏറ്റവും ഈശ്വരഭക്തിയുള്ളവരായ ജനങ്ങൾ ഏറ്റവും ലജ്ജാകരമായ മരണം ഏറ്റവും വിലയേറിയ മനുഷ്യനോട് ചെയ്തിരിക്കുന്നു. ഓ ദൈവമേ, അതെന്തൊരു നിഷേധാത്മകമാകുന്നു. ഓ എന്റെ ദൈവമേ, അത് ലജ്ജാവഹമായ ഒന്നാകുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആദ്യത്തെ വാക്കായ അവിടെ എന്നുള്ളതിനെ എടുക്കാം. ഇപ്പോൾ ഈ കുറ്റാരോപണം കൊണ്ടുവരുന്നതിന് കുറച്ചു മുമ്പ് നേരം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെ വിഭജിച്ചിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്റെ കുറ്റാരോപണം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അവിടെ യെരുശലേമിൽ ഏറ്റവും വിശുദ്ധമായ മന്ദിരത്തിന്റെ സ്ഥലത്ത് വെച്ച്, കാരണം മന്ദിരം അവിടെ ഉണ്ടായിരുന്നതിനാൽ വിശുദ്ധമായിരുന്നു. മന്ദിരം അവിടെ ഉണ്ടായിരുന്നതിനാൽ അത് ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിരുന്നു. ലോകത്തെങ്ങുമുള്ളതായ യഹൂദന്മാർ ആരാധനയ്ക്കായി ഈ ഒരു സ്ഥലത്ത് ഒത്തൊരുമിച്ച് കൂടിയിരുന്നു. അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ആരാധനാ സ്ഥലം യെരുശലേമായിരുന്നു. മന്ദിരം അവിടെ ഉണ്ടായിരുന്നു. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അതായത് എല്ലാ മനുഷ്യരും യെരുശലേമിൽ ആരാധിക്കേണ്ടിയിരിക്കുന്നു. ശരി, എന്തുകൊണ്ടെന്നാൽ അത് ആരാധനയുടെ കേന്ദ്രമാകുന്നു. ഇന്നവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അതായത് അവരിത് പറയാൻ ആഗ്രഹിക്കുന്നു, ഓ ഈ സമുദായക്കാരുടെ വലിയ യോഗത്തിനായി ഞങ്ങൾ വന്നിരിക്കുന്നു എന്നവർ പറയുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വത്തിക്കാൻ നഗരത്തിൽ വെച്ച് പോപ്പിന്റെ നിയോഗങ്ങളും മറ്റുമുണ്ട്. അവരെല്ലാവരും പറയുന്നു മെതഡിസ്റ്റുകാരുടെ പ്രചാരണ പ്രവർത്തന സ്ഥലത്ത് നാം എല്ലാവരും പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സുവിശേഷയോഗങ്ങളിൽ പോകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നാം എല്ലാവരും റോമിൽ പോകേണ്ടതായിട്ട് തന്നെയുണ്ട്. അവിടെയാണ് അവർ ക്രിസ്തീയ മതത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ അവസാനത്തെ യുദ്ധത്തിന്റെ സമയത്ത് റോമാക്കാരുടെ രാജ്യം നിലം പതിച്ചപ്പോൾ ഈ ജർമ്മനിക്കാരായ പടയാളികൾ, ഇതിനെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാം, ആ ജർമ്മനിക്കാരായ പടയാളികൾ വത്തിക്കാൻ നഗരത്തിൽ കടന്നുപറ്റി, എന്നിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതായ അമേരിക്കക്കാരുടെ മേൽ വെടിവെക്കാൻ തുടങ്ങി. സഹോദരൻ ഫങ്കും സഹോദരൻ റോബോസനും സഹോദരൻ ബീലറും അതുപോലെ നിങ്ങളിൽ അനേകം പേർ, ആ യുദ്ധത്തിലുണ്ടായിരുന്ന നിങ്ങളിലുള്ള അനേകം പേർക്ക് അതിനെക്കുറിച്ച് അറിയാം. നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? ഈ വത്തിക്കാൻ നഗരത്തിന്മേൽ വെടിവെക്കാൻ പറ്റുകയില്ലെന്ന് നമ്മൾ കൽപ്പന പുറപ്പെടുവിച്ചു. അമേരിക്കക്കാർ നിങ്ങളവിടെ നിന്നിരുന്നു, നിങ്ങളെ അവർ ഉന്നം വെച്ചിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്ററായ അബേ നിങ്ങൾക്ക് വെടിവെക്കാൻ കഴിയും, അത് ശരിയാണ്. അവിടെയാണ് പ്രൊട്ടസ്റ്റന്റുകാർ ഒത്തൊരുമിച്ചു കൂടിയത്, അതുകൊണ്ട് അവിടെ വെടിവെക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ വത്തിക്കാന്റെ മേൽ വെടിവെക്കാൻ പറ്റുകയില്ല, കാരണം അന്ന് രാത്രിയിൽ പ്രസാരണം ചെയ്തിരുന്നതായ രാഷ്ട്രപതി റൂസ്വെൽട്ടിന്റെ ഒരു വെടിവെപ്പ് വശത്തെ സംസാരം എന്ന് വിളിക്കപ്പെട്ട ഭാഷണത്തെ ഞാൻ കേട്ടിരുന്നു. റോമൻ രാജ്യം നിലം പതിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊരു നാണക്കേടാകുന്നു, കാരണം റോം മുഴുവൻ ക്രിസ്തീയ മതത്തിന്റെ കേന്ദ്രമാകുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ വ്യക്തി ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ക്രിസ്തീയ മതത്തിന്റെ കേന്ദ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാം യെരുശലേമിനെയാണ് സ്ഥാനപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമുക്ക് യെരുശലേമിൽ തന്നെയാക്കാം. മറ്റെല്ലാത്തിന്റെയും കേന്ദ്രമായിട്ട് പരീശന്മാരുടെയും സാധുക്കിയരുടെയും ന്യായാധിപ സംഘമായിട്ട് അവരെല്ലാം യെരുശലേമിലേക്ക് പോയിരുന്നു. യഥാർത്ഥമായിട്ടുള്ള അവരുടെ ആസ്ഥാനം യെരുശലേമായിരുന്നു. ഇന്നത്തെ സമുദായികപരമായ ജീവിതത്തിൽ റോമൻ കാത്തലിക്ക സഭയാണ് എല്ലാ സഭാ സമുദായങ്ങളുടെയും മാതാവ് എന്ന് നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അവൾ തന്നെയാകുന്നു. അത് പെന്തക്കോസ്റ്റിൽ നിന്ന് തുടങ്ങി, കാരണം അവർ രൂപവൽക്കരിച്ചപ്പോൾ ഇതുപോലെയായിരുന്നു തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരായ നമ്മൾ ആ സഭയിൽ നിന്നും ഇറങ്ങി വന്നവരായ ചെറിയ സഹോദരികളാണ്. ഇന്നത് വത്തിക്കാനിലാണെന്ന് നമുക്ക് പറയാം. അന്ന് യെരുശലേം കേന്ദ്രമായിരിക്കെ എല്ലാ മനുഷ്യരും ആരാധനയ്ക്കായി യെരുശലേമിൽ വരേണ്ടിയിരുന്നു എന്നതുപോലെ ഇന്നത് വത്തിക്കാനാണെന്ന് പറയാം. യേശുവിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്? സകല മനുഷ്യരും യെരുശലേമിൽ ആരാധിക്കണമെന്ന് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്? കാരണം ദൈവം മനുഷ്യരുമായി കൂട്ടായ്മ ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ബലിരക്തത്തിന്റെ കീഴിലാകുന്നു. അതുകൊണ്ടാണ് അവർക്ക് യെരുശലേമിൽ വരേണ്ടിയിരുന്നത്. ദൈവം ഒരിക്കലും രക്തത്തിന് കീഴിലല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് മനുഷ്യരുമായി കണ്ടുമുട്ടുകയില്ല. നിങ്ങൾ രക്തത്തെ നിരസിച്ചു കളയുമ്പോൾ ദൈവവുമായിട്ട് കണ്ടുമുട്ടുന്നതായ സ്ഥലം എടുക്കപ്പെട്ട് കളയുന്നു. മനുഷ്യൻ ദൈവത്തെ ചൊരിയപ്പെട്ട ബലിരക്തത്തിന്റെ അടിയിൽ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ തന്റെ ആദ്യത്തെ തീരുമാനമെടുത്തിരുന്നു. ആ ഒരൊറ്റ സ്ഥലം മാത്രമായിരുന്നു ദൈവം മനുഷ്യനുമായി കണ്ടുമുട്ടിയിരുന്നത്. ആ ഒരൊറ്റ സ്ഥലം മാത്രമാണ് ദൈവം എപ്പോഴെങ്കിലും മനുഷ്യനുമായിട്ട് കണ്ടുമുട്ടുകയുള്ളതും. ആ ഒരൊറ്റ സ്ഥലം മാത്രമാണ്, അതായത് ചൊരിയപ്പെട്ട ബലിരക്തത്തിന്റെ കീഴിൽ മാത്രമാണ് ദൈവം ഇന്ന് മനുഷ്യനുമായി കണ്ടുമുട്ടുന്നത്. നിങ്ങളൊരു മെത്തഡിസ്റ്റ് ആയിരിക്കോ, ബാപ്റ്റിസ്റ്റ് ആയിരിക്കോ, പ്രസ്ബിറ്റേറിയൻ ആയിരിക്കോ എന്നത് എനിക്ക് കാര്യമല്ല. നിങ്ങൾ റോമൻ കാത്തോലിക്കക്കാരനോ എന്തായിരുന്നാലും നിങ്ങളുടെ വ്യത്യാസങ്ങളെ മറക്കാൻ കഴിഞ്ഞിട്ട് ചൊരിയപ്പെട്ട രക്തത്തിന് കീഴിൽ വരികയാണെങ്കിൽ ദൈവം നമ്മൾ രണ്ടുപേരെയും അവിടെ വെച്ച് കണ്ടുമുട്ടും. അവിടെ വെച്ചാണ് നമുക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടുമുട്ടാൻ കഴിയുന്നതും ഒരേ മേഖലയിൽ കൂട്ടായ്മ ചെയ്യാൻ കഴിയുന്നതും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു മെത്തഡിസ്റ്റ് ആയിരിക്കുന്നതിനാൽ അവൻ നിങ്ങളുമായി കണ്ടുമുട്ടുകയില്ല. നിങ്ങൾ പെന്തക്കോസ്തുകാരായിരിക്കുന്നതിനാൽ അവൻ നിങ്ങളുമായി കണ്ടുമുട്ടുകയില്ല. അവൻ നിങ്ങളുമായി ഒരൊറ്റ വ്യവസ്ഥയിൽ മാത്രമേ കണ്ടുമുട്ടുകയുള്ളൂ, അത് ചൊരിയപ്പെട്ട രക്തത്തിന് കീഴിലാകുന്നു. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയപ്പെടുകയും അവന്റെ സന്നിധിയിൽ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ കണ്ടുമുട്ടുന്നു. അതിനുശേഷം രക്തത്താൽ, അതായത് രക്തം എപ്പോഴും അവന്റെ മുമ്പിലാകുന്നു. ആ കാരണത്താൽ ദൈവത്തിന് നിങ്ങളെ ചൊരിയപ്പെട്ട രക്തത്തിന് കീഴിൽ കൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഹിമം പോലെ വെളുക്കുന്നു, അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് കൂട്ടായ്മ ചെയ്യാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് നിങ്ങൾക്ക് സഭയിൽ ഒരു കാര്യങ്ങളും സംഭവിക്കുന്നത് കാണാൻ കഴിയാത്തത്. രക്തത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവർ പറയുന്നു, അവർ ഏറ്റുപറയുന്നു, എന്നാൽ വചനമായ രക്തത്തെ പ്രാപിക്കാനുള്ള പദ്ധതിയെ അവർ ത്യജിച്ചു കളയുന്നു. ദൈവത്തിന് വചനത്തെ ആദരിക്കുന്നതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാനൊരു റോമൻ കാത്തലിക്കക്കാരനാണെന്ന് നിങ്ങൾ വന്നിട്ട് പറയുന്നതിൽ കൂടി ഒരിക്കലും ആ വചനത്തെ ആദരിക്കുന്നില്ല. ഇത് ചെയ്തിരിക്കണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. മെത്തഡിസ്റ്റുകാർക്കോ ബാപ്റ്റിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റലുകാർക്കോ അത് ചെയ്യാൻ കഴിയുകയില്ല. അവന്റെ കൃപയാലുള്ള ദൈവത്തിന്റെ ദയയിൽ കൂടി മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനെ യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിൽ കൂടി കടന്നു വരേണ്ടിയിരിക്കുന്നു. കർത്താവെ, ഞാൻ ആ വാക്യത്തെ അവകാശപ്പെടുന്നു എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ വാസ്തവമായിട്ടും ആ രക്തത്തിനടിയിലാണെങ്കിൽ ദൈവം ആ വചനത്തെ നിവർത്തിക്കുന്നതിനായി കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആദ്യം നിങ്ങൾക്ക് രക്തത്തിനടിയിലാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴത് മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. പ്രകൃത്യാതീതമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. അവർ അതിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. പിൻകാലങ്ങളിൽ അവർ കുറ്റപ്പെടുത്തിയിരുന്ന അതേ കാരണത്താൽ തന്നെയാണ് ഇന്നും അവർ കുറ്റപ്പെടുത്തുന്നത്. ഒരു കുറ്റക്കാരന് കഴിഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ കുറ്റക്കാരാകുന്നു. കാരണം ചൊരിയപ്പെട്ട രക്തത്തിനടിയിൽ കൂടി മാത്രമേ, കൂടാതെ ഭയപ്പെടുന്നവരായ അവർ ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുക്കാൻ ലജ്ജിച്ചിട്ട് ചില സഹോദരന്മാർ ഭയപ്പെടുന്നു. എന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറയുകയും എല്ലാവിധമായ സിദ്ധാന്തങ്ങളെ മറക്കുകയും രക്തത്തിനടിയിൽ നിന്നുകൊണ്ട് അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ അവനെ ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നാം പറയുന്നതുപോലെ അതിനെ അവർ തരംതിരിക്കാൻ ശ്രമിക്കുന്നു. പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല വാക്കല്ല ഇത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിനെ ഞാൻ പറയുന്നു. അവനൊരു വിചിത്ര വസ്തുവാകുന്നു. അതിനെല്ലാം പുറമെ നാം എല്ലാവരും വിചിത്ര വസ്തുക്കളല്ലേ? ഒരു വിശ്വാസി അവിശ്വാസിക്ക് ഒരു വിചിത്ര വസ്തുവാകുന്നു. അതുപോലെ അവിശ്വാസിക്ക് ഒരു വിശ്വാസി വിചിത്ര വസ്തുവായിട്ട് കാണുന്നു. അതുകൊണ്ട് ആരാകുന്നു വിചിത്രമായിട്ടുള്ളത്? ഒരു കൃഷിക്കാരൻ ബിസിനസ്സുകാരനെ ഒരു മനുഷ്യന് വിചിത്രമായ വസ്തുവാകുന്നു. ബിസിനസ്സുകാരൻ കൃഷിക്കാരന് വിചിത്രമായ വസ്തുവാകുന്നു. അതുകൊണ്ട് എങ്ങനെയായിരുന്നാലും അവൻ ആരാകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്ഷ എന്നത് മനുഷ്യനും ദൈവവും മാത്രമായിട്ടുള്ള ഒരു വ്യക്തിപരമായ സംബന്ധമാകുന്നു. ഒരു വ്യക്തി നമ്മുടെ രക്ഷയെ ഭയത്തോടും വിറയലോടും കൂടി തിരയുന്നു. ഇന്ന് രാവിലെ ഒരു ഉപദേശിയായിരിക്കെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു സേവകനായിരിക്കെ രക്ഷയ്ക്കായി വേറെ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഞാൻ അറിയുന്നു. വചനത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തുകയല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. മറ്റ് യാതൊന്നിന്റെ മേലും അത് അടിസ്ഥാനപ്പെടുത്തുവാൻ എനിക്ക് കഴിയുകയില്ല. രക്തത്തിന് കീഴിൽ മാത്രമാണ് ദൈവം ഒരു ആരാധകനുമായി കണ്ടുമുട്ടുന്നതെന്ന് ഇവിടെ നാം കാണുന്നു. അതുകൊണ്ട് അവർ യെരുശലേമിൽ കണ്ടുമുട്ടിയിരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ നിശ്ചയിക്കപ്പെട്ട ബലിയാടാകുന്നു. അങ്ങനെ ഇന്ന് ദൈവം മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിനടിയിലാകുന്നു. അതല്ലാതെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അത് വിധിക്കപ്പെടുകയും ദൈവം ഒരിക്കലും അത് കേൾക്കുകയുമില്ല. നിങ്ങൾ എല്ലാ രീതിയിലുള്ള വികാരങ്ങളാലും എല്ലാ രീതിയിലുള്ള ചിന്താഗതികളാലും കടന്നുപോയിട്ടുണ്ടായിരിക്കാം. കൂടാതെ തുള്ളുകയും ചാടുകയും രക്തവും തീയും പുകയും അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടെന്നിരിക്കാം. എന്നാൽ ആ ജീവൻ വചനവുമായിട്ട് സാദൃശ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം, കൂടാതെ ദൈവം ആ ജീവനെ സമ്പൂർണമായും താദാത്മ്യപ്പെടുത്തുന്നിടത്തോളം, അതിനുശേഷം അതിനായി ശ്രമിക്കുന്നത് കൊണ്ട് യാതൊന്നുമില്ല. കാരണം നിങ്ങൾ വെളിയിലായി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ആ രക്തത്തിന്റെ സൂക്ഷിപ്പിലാകുന്നതുവരെ ദൈവം ഒരിക്കലും ആരാധകനെ കണ്ടുമുട്ടുന്നില്ല. അത് ശരിയാണ്. അങ്ങനെ തിരുവെഴുത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക്, അതായത് സഭയ്ക്ക്, ഒരു യെരുശലേമുണ്ട്. അത് സ്വർഗത്തിലാകുന്നു. അതൊരു സ്വർഗീയ യെരുശലേമും അവിടെ ദൈവം ദൈവമാകുന്നു. അങ്ങനെ ഇന്ന് അതൊരു മതവിശ്വാസത്തിനടിയിലോ അല്ലെങ്കിൽ നാം യെരുശലേമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായ എന്തെങ്കിലും ഒന്നിനടിയിലോ അല്ല. അതിപ്രകാരം മെത്തഡിസ്റ്റുകാർ തങ്ങളുടെ ആസ്ഥാനം യെരുശലേമാക്കാൻ ആശിക്കുന്നത് പോലെയല്ല. കാത്തോലിക്കക്കാർ റോമിനെ ആസ്ഥാനമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ ആസ്ഥാനങ്ങളെ നാം ഒരു യെരുശലേമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ യെരുശലേം മീതയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവൾ തന്നെ വിശ്വാസികളുടെ എല്ലാം അമ്മയാകുന്നു. ഇപ്പോൾ ക്രിസ്തു ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട കുഞ്ഞാടാകുന്നു. ഇതെത്രമാത്രം സന്ദർഭോചിതമായ ഒന്നായിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഇതിൽ കൂടി ആ യെരുശലേം അവസാനിക്കാകുന്നു കാണിക്കുന്നു. എപ്പോഴാണത്? ആ നാഴിക വരെയും അത് പ്രാവർത്തികമായിരുന്നു. ആ ദിവസം വരെയും കുഞ്ഞാടിന്റെ രക്തം പ്രാവർത്തികമായിരുന്നു. എന്നാൽ ക്രൂശീകരണത്തോടുകൂടി അത് മാറ്റപ്പെടുന്നു. പഴയ സമ്പ്രദായം കഴിയുകയും പുതിയൊന്ന് വരികയും ചെയ്തു. ബലിയഴിക്കപ്പെടാനായി ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. ആ കുഞ്ഞാട് ആ ബലിയാട് വേദിയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അവർ അവിടെ വെച്ച് അതിനെ കുറ്റം വിധിക്കുകയും അവർക്ക് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുമായിരുന്നു. അത് ശരിയാണ്. ഈ അന്ത്യനാളുകളിൽ അത്ഭുതകരമായി സ്വർഗീയ പ്രകാശം കാണുന്നതിനിടയാക്കിയ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ സഭകളെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ വചനത്തെയാണ് ആ സഭാ സമുദായങ്ങൾ കുറ്റം വിധിക്കുകയും ബലികഴിക്കുകയും ചെയ്യുന്നതെന്ന് തെളിയിച്ചിരിക്കുന്ന ആ നാഴിക വരുന്നതുവരെയും അതിനുശേഷം അവിടെ നിന്ന് വചനവും വചനം മാത്രവുമാണ് വരുന്നത്. ആ പഴയ പെസഹായുടെ കുഞ്ഞാട് പോയി കഴിഞ്ഞിരിക്കുകയും ക്രൂശീകരണത്തിന്റെ ദിവസം ക്രിസ്തു നമ്മുടെ കുഞ്ഞാടാകുകയും ചെയ്തു. സാമുദായിക സഭകൾ ദൈവത്തിന്റെ വചനത്തെ ക്രൂശിക്കുകയും വചനത്തിന് പകരം ഒരു മതവിശ്വാസത്തെ സ്വീകരിക്കുകയും ചെയ്ത ആ ദിവസം തന്നെ, ആ ദിവസമാണ് വചനം പൂർണ്ണമായി പ്രഭാവത്തിലാകാൻ തുടങ്ങിയത്. അത് ഈ അടുത്ത കാലം തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കുക, ആദ്യം അവിടെ, അതായത് യെരുശലേമിൽ. രണ്ടാമതായി അവർ ആരാകുന്നു? ഈ അവർ ആരാധനക്കാരായ യഹൂദന്മാരാകുന്നു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ആരാധനക്കാർ തന്നെ സ്വയം അവർ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒന്നിനെ കൊല്ലുന്നു. വിവേകശാലികളായ പുരോഹിതന്മാരായിരുന്നു അവർ. അവർ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അവർ പരിശീലിക്കപ്പെട്ടവരും വേദപണ്ഡിതന്മാരുമായിരുന്നു. അവർക്കൊരു പുരോഹിതനായിരിക്കേണ്ടതിന് ഒരു ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക വംശത്തിൽ നിന്ന് പോലും അവർക്ക് കടന്നു വരേണ്ടിയിരുന്നു. അവർക്ക് ലേവികളായിരിക്കേണ്ടിയിരുന്നു. അവരുടെ പിതാക്കന്മാർ പുരോഹിതന്മാരായിരുന്നു. അവരുടെ അപ്പൂപ്പന്മാർ പുരോഹിതന്മാരായിരുന്നു. അവരുടെ വലിയ 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 അപ്പൂപ്പന്മാർ പുരോഹിതന്മാരായിരുന്നു. അവർക്ക് അത്രമാത്രം പ്രവചനീകരിക്കപ്പെട്ട ഒരു ജീവിതം ജീവിച്ചിട്ട് അവർക്കെതിരായ ഒരു അംശം പോലും കുറ്റം കണ്ടുപിടിച്ചാൽ അവർ കല്ലെറിയപ്പെടുമായിരുന്നു. അവിടെ യാതൊരു ദയയും അനുവദിച്ചിരുന്നില്ല. പവിത്രീകരിക്കപ്പെട്ട ജീവിതം തീർച്ചയായും, എന്നാൽ അത് സ്വന്തമായി നിർമ്മിക്കപ്പെട്ട പവിത്രീകരണമാകുന്നു. അവരുടെ പള്ളികളിൽ അവരുടെ മുഖം കാണിക്കേണ്ടതിനായി അവർക്ക് അങ്ങനെ അഭിനയിക്കേണ്ടിയിരുന്നു. അവരുടെ ആകമേ ചത്ത മനുഷ്യരുടെ അസ്ഥികളാണെന്ന് അവരെ കുറിച്ച് യേശു പറയുന്നു. ഈ വചനം സത്യമായിരിക്കുകയും അത് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില സഭാസമുദായങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ മുഖത്തെ കാണിക്കാനായി ഈ വചനമായി അനുരഞ്ജനം ചെയ്യുന്ന മനുഷ്യരുടെ മേൽ എനിക്ക് എങ്ങനെ ഒരു കുറ്റാരോപണം ഇവിടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് നോക്കുക. ദൈവത്തിന്റെ വചനത്തിന്മേൽ അവരെ കുറ്റം ആരോപിക്കാൻ ഉള്ള അവകാശം എനിക്കുണ്ട്. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, അവർ, അതായത് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നവരായ ആരാധനക്കാരായ മനുഷ്യർ, വർഷങ്ങളിലും യുഗങ്ങളിലും കൂടി അതിനുവേണ്ടി കാത്തിരുന്നതായ മനുഷ്യർ, മറ്റ് യാതൊന്നും ചെയ്യാനില്ലാതെ നിരന്തരമായ ദൈവിക പഠനത്തിലായിരുന്നു. എന്നാൽ അവർ വചനത്തെ അവരുടെ വൈദിക പാഠശാലയുടെ പഠിപ്പിക്കലിനനുസരിച്ച് വിഭാഗിക്കുകയും അവർ അതിന്റെ യഥാർത്ഥമായ സത്യത്തെ കൈവിട്ടു പോവുകയും ചെയ്തു. അവർ പുരോഹിതന്മാരായ ആ ദിവസത്തെ സേവനക്കാർ അവിടെ അവരുടെ ആസ്ഥാനത്ത് വെച്ച് അവർ അവരുടെ അതേ ദൈവത്തെ, അതേ കുഞ്ഞാടിനെ കൊല്ലുകയായിരുന്നു അവരുടെ സേവനം. അവർ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നതായ അതേ ഒന്നിനെ തന്നെയാണ് അവർ കൊന്നിരുന്നത്. ഈ ഒരു കൂട്ടം നിയോഗിക്കപ്പെട്ടവരായ സേവകരെ ഇന്ന് ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. അവർ സ്നേഹിക്കുകയും സേവ ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നതായ അതേ ദൈവത്തെ അവരുടെ മതവിശ്വാസങ്ങളിലും അവരുടെ പള്ളി സമുദായങ്ങളിലും അവരുടെ ജനങ്ങൾക്കായി അവനെ ക്രൂശീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സേവകരെ ഞാൻ കുറ്റമാരോപിക്കുന്നു. അവരുടെ ഉപദേശങ്ങളുടെ മേലും അത്ഭുതങ്ങളുടെ ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവരുടെ അവകാശവാദത്തിന്മേലും, കൂടാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനം ശരിയല്ലെന്നും മതിയായതല്ലെന്നുമുള്ള അവരുടെ അവകാശത്തിന്മേൽ ഞാൻ അവരെ കുറ്റമാരോപിക്കുന്നു. ഈ വാക്കുകൾക്ക് പകരമായി എടുത്തിരിക്കുന്ന മതവിശ്വാസങ്ങളുടെ മേലും കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും രണ്ടാം പ്രാവശ്യം ക്രൂശീകരിക്കുകയും യേശു ക്രിസ്തുവിന്റെ രക്തം അവരുടെ കൈകളിന്മേലായിരിക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ അവരെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നു. അവർക്ക് നൽകേണ്ടതായ കാര്യങ്ങളെ അവർ അവരിൽ നിന്നും എടുത്തുമാറ്റുന്നു. അതിന്റെ സ്ഥാനത്ത് മറ്റെന്തോ പകരമായി കൊടുക്കുന്നു. ജനപ്രീതിക്ക് വേണ്ടി ഒരു സഭയുടെ മതവിശ്വാസത്തെ കൊടുക്കുന്നു. അവിടെ അവരാകുന്നു അവനെ ഏറ്റവും നല്ലതായിട്ട് അറിഞ്ഞിരിക്കേണ്ടതിന് ബാധ്യപ്പെട്ടവർ. ആരെങ്കിലും അവനെ ഏറ്റവും നല്ലതായി അറിഞ്ഞിരിക്കണമെങ്കിൽ അത് ഈ സേവകരാകേണ്ടിയിരിക്കുന്നു. അവനെക്കുറിച്ച് നല്ലവണ്ണം ആർക്കെങ്കിലും അറിഞ്ഞിരിക്കണമെങ്കിൽ അത് ഈ ദിവസത്തെ പുരോഹിതരാകേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും അവനെ അറിഞ്ഞിരിക്കേണ്ടതിനെ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും സേവകരും വൈദിക ബിരുദധാരികളും ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് അവർക്കത് കഴിയുന്നില്ല? എത്രമാത്രം അവർ തമ്മിൽ പരസ്പരം വിരുദ്ധതയാണ്. നമ്മുടെ മുമ്പിൽ ഉള്ളതായിട്ടുള്ളത് എന്താണെന്നാൽ ഒരു വൈരുദ്ധ്യമാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു, എന്നാൽ ജീവന്റെ രാജകുമാരനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ അവനെ ക്രൂശീകരിച്ചു. കൂടാതെ ഇവിടെ അവർ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നു. അവൻ വചനത്തിന്റെ പ്രതിബിംബം മാത്രമായിരുന്നു. അതുതന്നെയാണ് ഇന്നും അവൻ വചനത്തിന്റെ ഒരു പ്രതിബിംബമാകുന്നു. സ്വയം അവനെ തന്നെ ആരിലെങ്കിലും കൂടി പ്രതിഫലിപ്പിക്കുവാനായി ആരെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ആൾക്കാർ സഭയെ ദൈവത്തിൽ നിന്നും ദൂരത്താക്കുന്നു. എന്നാൽ എന്തെങ്കിലും വിശേഷമായ ഒരു കാര്യം സംഭവിക്കുകയും അതിനെക്കുറിച്ച് സഭയിൽ സംസാരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർ പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തിയിട്ട് അത് മതഭ്രാന്താണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുക എന്ന് ജനങ്ങളോട് പറയുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവർ യേശു ക്രിസ്തുവിനെ 1963 ക്രൂശീകരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അന്നുള്ള ജനങ്ങൾ എത്രമാത്രം കുറ്റക്കാരാക്കപ്പെട്ടുവോ അതുപോലെ ഇവർ കുറ്റക്കാരായിരിക്കുന്നു. അത് തീരെ മോശമായ ഒരു പ്രസ്താവനയാണ്, എന്നാൽ അത് സത്യമാകുന്നു. അത് തന്നെയാണ് യഥാർത്ഥമായിട്ടും അവർ ഇന്നും ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെ ആധാരമാക്കി, ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ഈ സാഹചര്യങ്ങളിൽ കൂടി അവർ വചനത്തെ എടുത്തുകളയുകയും ജനങ്ങളിൽ നിന്നും അതിനെ എടുത്തുകളയുമാണ് യഥാർത്ഥമായിട്ടും അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്റെ സ്വന്തം പുത്രനായ വചനത്തിൽ കൂടി, അതായത് വചനം തന്റെ സ്വന്തം പുത്രനായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായി പ്രതിഫലിച്ചിരുന്നു. അവർ സ്നേഹിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നതായ ഒരുവനെ തിരുവെഴുത്തുകളാൽ സ്വയം തന്നെത്താൻ വെളിപ്പെട്ടു വന്ന യഹോവേ, അവൻ എന്ത് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവൻ ചെയ്തു. എന്നിട്ട് അവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിച്ചു. എന്നാൽ അവരുടെ സഭാകൂട്ടങ്ങളോടുള്ള സ്നേഹത്താലും അതുപോലെയുള്ള കാര്യങ്ങളാലും അവർ ജീവന്റെ രാജകുമാരനെ നശിപ്പിച്ചു കളഞ്ഞു. അതേ കൂട്ടരെ ഇന്ന് ദൈവത്തിന്റെ മുമ്പാകെ ദൈവവചനത്താൽ അവർ ഇന്നും അത് തന്നെ ചെയ്യുന്നതിനാൽ അവരെ കുറ്റവാളികളെ ശിക്ഷിച്ചുകൊണ്ട് അവരുടെ മേൽ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. ഈ തലമുറ കുറ്റാരോപണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എബ്രായർ 13:8 ഓർക്കുക, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. എന്തിനാണ് അവർ അവനെ കുറ്റാരോപണം ചെയ്തത്? എന്തുകൊണ്ടാണെന്നാൽ അവരുടെ മതവിശ്വാസം അവനെ സ്വീകരിച്ചില്ല. എന്നാൽ ഹൃദയത്തിനുള്ളിൽ ആ വ്യത്യാസത്തെ അവർ അറിഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ 3 നിക്കോദിമോസ് അതിനെ ശരിയായിട്ട് വെളിപ്പെടുത്തുന്നില്ലേ? റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ പരീശന്മാരും പ്രാസംഗികരും ഉപദേഷ്ടാക്കന്മാരുമായി ഞങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവർ അതിനെ അവരുടെ തന്നെ പ്രസിദ്ധി ആർജിച്ച ഒരുവനാൽ പൊതുവെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എന്നിട്ടും അവരുടെ മതവിശ്വാസങ്ങളുടെ കാരണത്താൽ അവർ അവനെ ക്രൂശീകരിച്ചു. അങ്ങനെ ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 അതിനുശേഷമുള്ളത് ഞാൻ വായിക്കുന്ന അതേപോലെ തന്നെ വായിക്കാൻ ഒരൊറ്റ വായനക്കാരന് പോലും കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാൽ അവരുടെ മതവിശ്വാസങ്ങളുടെ കാരണത്താലും അവരുടെ സഭാ സമുദായത്തിന്റെ ടിക്കറ്റിന്റെ കാരണത്താലുമാണ്. ഈ ടിക്കറ്റുകൾ കൂട്ടായ്മയ്ക്കായിട്ടുള്ള കാർഡിന്റെ രൂപത്തിൽ മൃഗത്തിന്റെ മുദ്രയായി അവർ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെ എടുത്തുകൊണ്ട് അവർക്ക് തന്നെ സ്വയം യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശീകരിക്കുന്നു. പൊതുജനങ്ങളുടെ മുമ്പിൽ അവനെ ക്രൂശീകരിക്കുകയും ഇത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അതേ ദൈവത്തെ അവർ നിന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തലമുറയുടെ മേൽ ശാപത്തെ കൊണ്ടുവരുന്നു. അവിടെ അവർ, അത് പാപികളല്ല, അവർ എന്നത് ആ ദിവസത്തെ സഭയാകുന്നു. വചനമാകുന്ന ആ മനുഷ്യനിൽ അവർ കുറ്റം കണ്ടുപിടിച്ചു. അത് ശരിയല്ലേ? വചനമായിരുന്ന ആ മനുഷ്യന്റെ മേൽ അവർ കുറ്റം കണ്ടുപിടിച്ചു. ഒരു മനുഷ്യനിൽ കൂടി പ്രവർത്തിച്ചിരുന്ന വചനത്തിൽ അവർ കുറ്റം കണ്ടുപിടിക്കുന്നു. അവർ അതിനെ നേരെ മറിച്ചു കളഞ്ഞു. അതായത് വചനം ഒരു വ്യക്തിയിലായിരുന്നു, പരിശുദ്ധാത്മാവ് അതിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ തെളിയിക്കലായിരുന്നു. അവൻ ക്രിസ്തുവായിരുന്നുവെന്ന് അവർ അറിഞ്ഞത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ അവൻ എന്തായിരുന്നുവെന്ന് അവന്റെ പ്രവൃത്തികൾ അവനെ തെളിയിച്ചിരുന്നു. അവൻ ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് കുറ്റം വിധിക്കുന്നു? ഞാൻ എന്ത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നതല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ മസിഹ ആണെന്നുള്ള എന്റെ എല്ലാ അടയാളങ്ങളും കാണിക്കുന്നതിൽ ഞാൻ എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണിക്കട്ടെ. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അതേ മസിഹയാണ് ഞാനെന്ന് അന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾ മോശയിൽ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ മോശയിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചേനെ. മോശന്റെ ദിവസത്തെ കാണുകയും ആദാളുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മോശ അത് പ്രവാചകന്മാരിൽ ദൂരത്ത് കണ്ടിരുന്നു. അങ്ങനെ പ്രവാചകന്മാരാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയും അതിനുശേഷം കുറ്റം വിധിച്ചുകൊണ്ട് ഇത് അവിടെയായിരിക്കുന്നു. അവൻ പറഞ്ഞ, കപട ഭക്തിക്കാരെ, ആകാശത്തിന്റെ ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തിന്റെ അടയാളത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടെയാകുന്ന ഈ സമയത്തിന്റെ അടയാളം എന്തായിട്ടാണ് അവർ അവനെ തരംതിരിച്ചത്? ഒരു മതഭ്രാന്തൻ, ഒരു മതഭേദക്കാരനായ മനുഷ്യൻ എന്നായിരുന്നു. അതെ, വചനമായിരുന്ന ആ മനുഷ്യനിൽ അവർ കുറ്റം കണ്ടുപിടിച്ചു. അവൻ വചനമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ 1 അത് തെളിയിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ദൈവത്തിന്റെ ജീവനുള്ള വചനമായിരുന്നു, കാരണം അവൻ സ്വയം അവനിൽ കൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയിരുന്നു. അവൻ അത്രമാത്രം പരിപൂർണമായി ദൈവത്തിന്റെ വചനത്തിനായി അവനെ സമർപ്പിച്ചിട്ട് അവനും വചനവും ഒന്നായിരുന്നു. അത് തന്നെയാണ് യഥാർത്ഥമായി ഇന്ന് സഭയും ആയിരിക്കേണ്ടത്. അതായത് ദൈവത്തിന്റെ വചനവും സഭയും ഒന്നായിരിക്കേണ്ടിയിരിക്കുന്നു. പ്രവർത്തനപരമായി ആ വചനത്തെ മുഴുവനായി നിങ്ങൾ നിഷേധിക്കുമ്പോൾ എങ്ങനെ അതിന്റെ ഒരു ഭാഗമായിരിക്കാൻ കഴിയും? അപ്രകാരം ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ അത് ജനങ്ങളല്ല. ആ കാരണത്താലാണ് ഈ ജനങ്ങളെ റിക്കീസെന്നും റിക്കട്ടാസെന്നും വിളിക്കുന്നതിനെ കുറിച്ച് ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ഈ സ്വാർത്ഥത നിറഞ്ഞ സഭാ സമുദായങ്ങളിലുള്ള ജനങ്ങൾ അവിടെ ജീവിക്കുന്നതായ അവരുടെ ജീവിത രീതി കൊണ്ടാണ്. അവർ സത്യത്തെ ക്രൂശീകരിക്കുകയും ജനങ്ങൾ അതിനെ ഒരു ദൈവദൂഷണം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ അവർ അതിനെ ദൈവദൂഷണമാക്കിയിരിക്കുന്നു. അവർ അതിനെ മതഭ്രാന്തെന്നും മറ്റും വിളിക്കുന്നു. എന്നാൽ അവർ പള്ളിയിൽ പോയിട്ട് സേവനം ചെയ്യുന്നതായി അതേ ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. ആ കാരണത്താൽ ഇന്നത്തെ പുരോഹിതന്മാരുടെ ഒരു കൂട്ടത്തെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ആധിപത്യത്തിനടിയിലായിക്കൊണ്ട് ഈ തലമുറയെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറച്ചിരിക്കുന്നതിനാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ കുറ്റാരോപണം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനാലയിക്കൊണ്ട് അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കാൽവരികളും തമ്മിലും അവരുടെ കുറ്റം ചുമത്തലും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. ഓർക്കുക, അവൻ സ്വയം തന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നതിനാൽ ഈ മനുഷ്യൻ ഞങ്ങളുടെ മേൽ അധികാരം നടത്തുകയില്ല. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ അന്ന് രാവിലെ എന്തായിരുന്നു ആ കുറ്റം അവന്റെ മേൽ ചുമത്താനായി അവരുടെ സമിതിക്ക് കഴിഞ്ഞത്? അത് അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കി എന്നുള്ളതായിരുന്നു. അവൻ ദൈവമായിരുന്നു, അവൻ ശബത്തിനെ പാലിച്ചില്ല, അവൻ ശബത്തിനും കർത്താവാകുന്നു. അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കി എന്ന് പറഞ്ഞ് അവനെ അവർ കുറ്റം വിധിച്ചു. അപ്രകാരം ചെയ്യുന്നതിന് നിനക്ക് യാതൊരു അധികാരവുമില്ല, നിനക്ക് യാതൊരു അധികാരവുമില്ല. ജനങ്ങളുടെ മഹാപുരോഹിതന്മാർക്കാണ് അധികാരമുള്ളത്. എന്തെങ്കിലും അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ പുരോഹിതന്മാരിൽ കൂടിയായിരിക്കും വരുന്നത്. ഇപ്പോൾ അതിനെ ഇന്നത്തെ കാൽവരിയുമായി താരതമ്യപ്പെടുത്തി നോക്കുക. പിതാവായ ദൈവത്തിന് അത് അത്രമാത്രം പ്രസാദകരമായിട്ട് തന്റെ സ്വന്തം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മറിയത്തിന്റെ മേൽ നിഴലിട്ടിട്ട് അവനെ സേവ ചെയ്യുവാനും അവന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുവാനുമായിട്ടൊരു ശരീരത്തെ കൊണ്ടുവന്നു. ദൈവം ക്രിസ്തുവിലായിരുന്നു, അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിലായിട്ട് ദൈവം ജനങ്ങൾക്ക് എന്തായിരുന്നു എന്നുള്ളതിനെ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ കൂടി ഓരോ വ്യക്തിയും ഒരു പുത്രനോ ഒരു പുത്രിയോ ആയിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെ മുഴുവൻ ലോകവും അതിന് അറിയാനിടയാക്കി. അവൻ ഒരു മനുഷ്യനെ എടുത്തിട്ട് അത് ചെയ്തു. അവരുടെ സാമുദായികപരമായ പദവിൽ അവൻ ചേർന്നില്ല. ആ കാരണത്താൽ അവർ അവനെ കുറ്റം വിധിക്കുകയും കുരിശും തറയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ആ കാൽവരി ഇന്നത്തേതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. സഭാ സമുദായങ്ങളുടെ സംഘടനാപരമായ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളുടെ കാരണത്താൽ ദൈവത്തിന്റെ വചനത്തെയും അവന്റെ ഉദ്ദേശത്തെയും അറിഞ്ഞിരിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരായ വൈദിക പണ്ഡിതന്മാർ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ കാരണത്താലും ഈ കാരണത്താൽ ദൈവം ഒരു ചെറിയ കൂട്ടം ജനങ്ങളെ എടുത്ത് അവരിൽ കൂടെ എവിടെയെങ്കിലും പ്രവർത്തിക്കുകയും സ്വയം തന്നെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ കൂട്ടം ജനങ്ങൾ സ്വയം അവരെ തന്നെ വചനത്തിന് മുമ്പിൽ താഴ്മപ്പെടുത്തും. ഇത് പ്രകാരമല്ലെന്ന് അവർക്ക് പറയാൻ കഴിയുകയില്ല. ദൈവം അത് ചെയ്തില്ല എന്ന് അവർക്ക് പറയാൻ കഴിയുകയില്ല. കാരണം അവരുടെ സഭാജനങ്ങൾ അതിന് സാക്ഷിയായിരിക്കുന്നു. അവരുടെ മുമ്പിലായിരുന്നു അത് സംഭവിച്ചത്. അവർക്കത് നിരാകരിക്കാൻ പറ്റില്ല. അവന്റെ അവകാശങ്ങളെ അവർക്ക് നിഷേധിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന അതേ വചനം തന്നെയാണ് അവനായിട്ട് തെളിയിക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ മസീഹ ആയിരിക്കേണ്ടതായ വചനത്തെ ദൈവം എടുത്തിട്ടൊരു മനുഷ്യനിൽ കൂടെ കാണിച്ചു. എന്നാൽ അവർക്ക് അവനെ ഒഴിവാക്കേണ്ടിയിരുന്നു. അവർക്ക് മുമ്പോട്ട് തുടർന്നു പോകാനുള്ള ഒരേ ഒരു മാർഗം മസീഹയെ ഒഴിവാക്കുകയായിരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കണക്കിലിടാതെ അന്ധതയിലും അജ്ഞാനതയിലും കൂടി അവരത് ചെയ്തു. ലോകപരമായി സംസാരിക്കുകയാണെങ്കിൽ അവർ മിടുക്കരും വിവേകശാലികളുമാകുന്നു. കഴിഞ്ഞ രാത്രി നാം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ ചെറുപ്പക്കാരനും ധനവാനുമായ പ്രമാണിയുടെ മേൽ പ്രകാശം പതിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അവൻ നിഷേധിച്ചു കളഞ്ഞു. അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു. അതുപോലെ മിടുക്കനായ വേറൊരു വ്യക്തിയായിരുന്നു പൗലോസ്. അവന്റെ മേലും പ്രകാശം പതിച്ചു. അവൻ എന്താണ് ചെയ്തത്? അവൻ ആ പ്രകാശത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അവൻ അറിവുള്ളതുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി മറന്നു കളഞ്ഞു. അത് അവന്റെ ജീവിതത്തെ അവൻ കേട്ടതായ സുവിശേഷത്തിന് യോഗ്യതയുള്ളതാക്കി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി രത്ത സന്ദേശമാകുന്നു ഇത്. ഇന്ന് അതുപോലെ തന്നെ ഇവിടെയായിരിക്കുന്നു. അതേതെങ്കിലും ഒരു മനുഷ്യന്റെ മേൽ പതിച്ചിട്ട് അവനൊരു ദൈവവിളി ഉണ്ടായിരിക്കുന്നുവെന്ന് അവന് തോന്നിയേക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു വൈദിക പാഠശാലയിൽ പോയിട്ട് ചില മതവിശ്വാസങ്ങളെ പഠിച്ചെന്നിരിക്കാം. അവൻ പഠിച്ചതായ മതവിശ്വാസത്തിനനുസരിച്ച് അവന് ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ അവന്റെ കൂട്ടായ്മയുടെ കാർഡിനെ കൈവിടേണ്ടി വരും. അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ കൊള്ളരുതാത്തവനായി മുദ്രയടിക്കപ്പെടും. ആരും അവനെ സ്വീകരിക്കില്ല. കാരണം ഒരിക്കൽ അവൻ എന്തോ ഒന്നുമായി ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ അതുമായി യാതൊരു സംബന്ധവുമില്ല. ആ മനുഷ്യനിൽ എന്തോ ചിലത് തെറ്റായിട്ടുണ്ടെന്ന് മറ്റുള്ളവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ അവർ അവനെ അവരുടെ സഭയിൽ സ്വീകരിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്ന ഈ വ്യക്തിയും വിശ്വസിക്കുന്നുണ്ടോ എന്ന ഒരേ ഒരു അടയാളം മാത്രമാണ് സഭ നോക്കുന്നത്. അവനൊരു മെത്തഡിസ്റ്റ് സഭക്കാരനാണെങ്കിൽ അവന്റെ പക്ഷം ഒരു കാർഡുണ്ടായിരിക്കും. അവന്റെ പക്കൽ ഒരു കാർഡുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടായ്മയിൽ അദ്ദേഹം സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് വന്നസോ അല്ലെങ്കിൽ ട്രിനിറ്റേറിയനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയായിരിക്കണം, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പെന്തിക്കോസ് സഭയുടെ പദവിയിലുള്ള ഒരു വ്യക്തിയോ അതുപോലെയുള്ള പദവിയിൽ ഉൾപ്പെട്ട വ്യക്തിയോ ആയിരിക്കണം. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു കാർഡുണ്ടെങ്കിൽ അവരുടെ സഭ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അയക്കപ്പെട്ട വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. കൂടാതെ അവന്റെ ബുദ്ധിയെ പരിശോധിക്കുകയും അദ്ദേഹത്തിന് ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധന്റെ പരിശോധന കൊടുത്തിട്ടുണ്ടായിരിക്കുകയും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവരുടെ മുമ്പിൽ സംസാരിക്കാൻ അത്രയും ഐക്യം അവനിലുണ്ടെന്ന് നോക്കിയിരിക്കും. അവനിൽ അതില്ലെങ്കിൽ അവർ അവനെ വിട്ടുകളയുന്നു. അത് ശരിയാണ്. എന്നാൽ സഭാജനങ്ങൾ ഇത് കർത്താവിന്റെ കൈയാണോ പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവനെ നിയോഗിച്ചിരിക്കുന്നത് ദൈവമാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് സഭാജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം സ്വയമായി അവനിൽ കൂടെ പ്രതിഫലിക്കുവാൻ സാധ്യമാകട്ടെ. ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു ദിവസമാണ് നാം ജീവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവർ അവനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുകയും അതേ കാരണങ്ങളാൽ ഇന്ന് രാവിലെ നമുക്കതിനെ കാണാൻ കഴിയും. ഇപ്പോൾ അത് സത്യമായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അസൂയയുടെയും എതിരഭിപ്രായങ്ങളുടെയും കാരണത്താൽ യേശു എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ ദൈവത്തിന്റെ വിരലുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങൾ അവയെ എങ്ങനെയാണ് പുറത്താക്കുന്നത്? എങ്കിൽ അവർ നിങ്ങൾക്ക് ന്യായീകരിക്കട്ടെ. ഞാൻ ദൈവത്തിന്റെ വിരലുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അത് ഇപ്രകാരം അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെയാണ്. അതായത് അത് ദൈവത്തിന്റെ വിരലുകളാണെന്ന് നിനക്ക് തെളിയിക്കാൻ കഴിയുമോ? അതുപോലെയുള്ള ചോദ്യം അവരോട് ചോദിക്കുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചെയ്യുവാൻ അവർ അത്രയും മിടുക്കരായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കിയതിനാൽ അവൻ ദൈവമായിരുന്നു. ഞങ്ങളുടെ മേൽ അധികാരിയായിട്ട് അവന് ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ ഇപ്പോൾ അതേ പഴയ ആ നിലവിളി തന്നെ ഇന്ന് കടന്നു വരുന്നു. ബൈബിൾ മനുഷ്യനാൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. നമുക്കിതിനാൽ ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് ദൈവം സ്വയം തന്നെയാകുന്നു. ഞാനൊരു വ്യക്തിയോട് ഇന്നലെ സംസാരിക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, ചില മനുഷ്യരാലായിരിക്കാം ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അതേ, മനുഷ്യനാലാണ്, അദ്ദേഹം ദൈവമാണെന്ന് നാം എല്ലാവരും അറിയുന്നു. തിരുവചനങ്ങൾ പിൻകാലത്തെ അയ്യോബ് തൊട്ട് പുതിയ നിയമം വരെ 4000 വർഷങ്ങൾ വേറിട്ട് ഇത് എഴുതിയിരിക്കുന്നു. നൂറോളം വർഷങ്ങൾ വേറിട്ട് ഇത് എഴുതിയിരിക്കുന്നു. കൂടാതെ വ്യത്യസ്തരായ മനുഷ്യരാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ഒരുവനും മറ്റൊരുവനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് എഴുതിയിരിക്കുന്നതിൽ ഒരൊറ്റ വചനം പോലും മറ്റൊന്നിനെ കുറ്റം വിധിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിനടിയിലായിക്കൊണ്ട് ഇതിലുള്ള ഏതെങ്കിലും വാഗ്ദത്തെ എടുക്കുവാൻ ആരെങ്കിലും കടന്നു വരാനായി ചോദിക്കുന്നതിൽ ഞാൻ ധൈര്യപ്പെടുന്നു. അതിനെ സംരക്ഷിക്കേണ്ടതായ ചുമതല ദൈവത്തിനായിരിക്കുന്നു. എന്നാൽ അവർ അത് ചെയ്യുകയില്ല. അവർ വന്നിട്ട് പറയും, ഓ കർത്താവേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു വലിയ വരം തരണമേ. ഹാലലൂയ, കർത്താവേ, ദൈവത്തിന് സ്തോത്രം, എനിക്കത് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലലൂയ, അതൊരിക്കലും പ്രാവർത്തികമാകയില്ല. നിങ്ങൾ ധാരാളം ആത്മീയ വിജ്ഞാനം കൊണ്ടുവന്നിരിക്കാം, എന്നാൽ അത് പ്രാവർത്തികമാകുകയില്ല. നിങ്ങളുടെ മാനസാന്തരത്തെ ദൈവത്തിന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയുവാൻ കഴിയും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, എന്നാൽ ഇപ്പോൾ വചനം അവരുടെ മേൽ അധികാരിയായിട്ട് ഇപ്പോൾ അവർക്കില്ല. നിങ്ങളിൽ ഓരോരുത്തരും തിരികെ വരൂ, കാരണം നിങ്ങൾ തെറ്റായിട്ടാണ് സ്നാനപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കത്തോലിക്ക സഭയിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോട് ഇത് പറയാൻ നീ ആരാകുന്നു? ഇത് ഞാനല്ല, ഇത് വചനമാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല, ബൈബിൾ എന്ത് പറയുന്നു എന്നതാണ് ഞാൻ കാര്യമാക്കുന്നത്. ശരി, എന്നാൽ ഞങ്ങൾക്കതുമായി ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കതിനാൽ ജീവിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബൈബിളിന്റെ ന്യായവിസ്താരത്തിനടിയിലാകുന്നു. കാരണം ആരെങ്കിലും ഇതിൽ നിന്നൊരു വാക്കെടുക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് ചേർക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന്റെ അംശം ജീവന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തു കളയപ്പെടും. അതൊരു സേവകനോ പുരോഹിതനോ ആരെങ്കിലും ആയിരിക്കട്ടെ, നിങ്ങൾക്ക് വചനത്തിന്റെ ഭരണാധിപത്യത്തിലാകേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ദൈവമാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അത് ഞങ്ങളുടെ മേൽ അധിപതിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട. അവർ അവരുടെ മതവിശ്വാസങ്ങളെയും സഭാസമുദായങ്ങളെയും എടുക്കുന്നു. മനുഷ്യരുടെ സ്മിതികളാൽ എടുക്കപ്പെട്ട നിസ്സാര പ്രാധാന്യമുള്ള കാര്യങ്ങളെ, അവരുടെ കാര്യങ്ങളെ അവർ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് പകരമായിട്ട് അതിനെ എടുക്കുന്നു. എന്താണ് അവർ ചെയ്തത്? ഒരു കൊലയാളിയായ ബറബാസിനെ അവർ എടുത്തു. ആദ്യത്തെ ക്രൂശീകരണത്തിന്റെ സമയത്ത് ദൈവപുത്രന്റെ പകരം ഒരു കൊലയാളിയായ ബറബാസിനെ അവർ സ്വീകരിച്ചു. അങ്ങനെ ഇന്ന് അവർ ചില മനുഷ്യരുടെ വ്യാജവും ഭരണത്തിന്റെ പാതയിലേക്കുള്ളതുമായ വാക്കുകളെ എടുക്കുന്നു. എന്നാൽ ജീവന്റെ വഴിയിലേക്കുള്ളതായ ദൈവത്തിന്റെ വചനത്തെ എടുക്കുവാൻ അവർ നിഷേധിച്ചു കളയുന്നു. ഈ തലമുറയെ ഞാൻ കുറ്റം വിധിക്കുകയും കർത്താവിന്റെ വചനത്തിൽ അവർ തെറ്റാണെന്ന് കുറ്റാരോപണം ചെയ്യുകയും ചെയ്യുന്നു. അവർ ക്രൂശീകരണത്തിലും അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിലും കുറ്റക്കാരാകുന്നു. ആത്മാവിനെ ക്രൂശീകരിച്ചിരിക്കുന്നു. അവരെല്ലായിടത്തും ഒരു ഉണർവിനായി ആഹ്വാനം കൊടുക്കുന്നു. വചനത്തിന് സ്വയം ജനങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഉണർവ് കൊടുക്കാൻ കഴിയും? എനിക്കതിനൊരു ഉത്തരം നൽകാൻ ആരെങ്കിലും ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉണർവിനെ തന്നെ സ്വയം നിഷേധിക്കുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടായിരിക്കാൻ കഴിയും? അവരെക്കുറിച്ച് ഭക്തിയുടെ വേഷം ധരിച്ചവരെന്ന് പ്രവാചകൻ ശരിയാണ് പറഞ്ഞത്. അവരുടെ തന്നെ സ്വന്തമായ വേഷധാരണം അവിടെ ജീവന്റെ വചനത്തെ നിഷേധിച്ചു കളഞ്ഞു. അവരുടെ തന്നെ സ്വന്ത വേഷധാരണം ഇന്ന് അവർക്കൊരു ഉണർവിനെ കൊണ്ടുവരുന്നതിനെ നിഷേധിച്ചു കളയുന്നു. അവരുടെ മതവിശ്വാസങ്ങളും വേഷവിധാനങ്ങളും, അതെ സാറേ, അവർ വചനത്തിന് പകരം സഭാസമുദായത്തെയും അതിന്റെ മതവിശ്വാസത്തെയും എടുക്കുന്നു. അത് അവന്റെ വചനത്തെ ക്രൂശീകരിക്കുകയും അവന്റെ വചനം ജനങ്ങളിൽ പ്രാവർത്തികമല്ലാതാക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തിന്റെ വചനത്തെ സ്പഷ്ടമായി കാണുമ്പോൾ, അതായത് ദൈവം ഈ കാര്യം ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ഇവിടെ ആ കാര്യത്തെ അതുപോലെ ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് സ്വയം അവരുടെ മുമ്പിൽ വെക്കുന്നു. അപ്പോൾ അവർ അതിനെ പരിഹസിക്കുകയും ഇത് ദൈവദൂഷണമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. എന്നിട്ട് വചനത്തെ സ്വയം ക്രൂശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് അവർ അതിനെ ക്രൂശീകരിക്കുന്നത്? ദൈവത്തെ ക്രൂശിക്കാൻ അവർക്കൊട്ടും കഴിയാത്തതുപോലെ അവർക്ക് വചനത്തെ ക്രൂശിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ വഹിച്ചിരുന്ന ശരീരമായ ദൈവപുത്രനെ അവർക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞു. അതിനെ അവർക്ക് ക്രൂശിക്കാൻ കഴിയും, എന്നാൽ ദൈവത്തെ ക്രൂശിക്കാൻ കഴിയുകയില്ല. നിത്യജീവങ്കിലേക്ക് മുൻനിർണയിക്കപ്പെട്ടിരുന്നതായ അനേകം പുത്രന്മാരെ കൊണ്ടുവരുന്നതിനായിട്ട് ആ സമയത്ത് ഒരു ബലിക്കായി അവൻ കാരണമായി തീർന്നു. അന്ന് അവർക്കത് ചെയ്യേണ്ടിയിരുന്നു, എന്നാൽ ഇന്ന് അതവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഇന്നത് അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല, കാരണം വചനം സ്വയമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ രൂപീകരിക്കുന്നത്? പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് പ്രാസംഗികനെ? അവർ അവനെ ക്രൂശീകരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രസംഗവേദി ഇവിടെ ഉണ്ടാക്കുന്നത്? അവർ ജനങ്ങളുടെ മേലുള്ള സുവിശേഷത്തിന്റെ ഉദ്ദേശങ്ങളെ അവരുടെ മതവിശ്വാസങ്ങളാൽ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാകുന്നു ക്രൂശീകരണം. അതായത് സഭകളെന്നും സഭാ സമുദായങ്ങളെന്നും വിളിക്കപ്പെടുന്ന ഈ വലിയ മൃതഗ്രഹത്താൽ ജനങ്ങളെ ആക്കിയിട്ട് നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഒരു വരിക്കുള്ളിലാക്കുന്നു. ദൈവവചനത്തിന് അവരുടെ മേൽ യാതൊരു പ്രഭാവവുമില്ല, കാരണം അവരുടെ മതവിശ്വാസം ക്രിസ്തു സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നതായി കാര്യങ്ങളെ കുറ്റം വിധിക്കുന്നു. അത് അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് വന്നില്ല. യേശുവും അവൻ വരുമെന്നുള്ളതിനെ കുറിച്ച് അവരുടെ മനസ്സിലാക്കലിനനുസരിച്ച് വന്നതുമില്ല. ദൈവം അവനെ അയച്ചതായ രീതിയിലാണ് അവൻ വന്നത്. അവൻ യഥാർത്ഥമായ വചനത്തിനനുസരിച്ചാണ് വന്നത്. അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? അവർ വചനത്തിന്റെ ഉദ്ദേശങ്ങളെ കുരിശിൽ തറച്ചിരിക്കുന്നു. എന്റെ വശം ഒരു കൂട്ടം തിരുവെഴുത്തുകൾ ഇവിടെയുണ്ട്. അതിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാത്രമേ ഞാൻ എടുത്ത് പറയുള്ളൂ എന്ന് വന്നേക്കാം. എങ്ങനെയാണ് അവർ വചനത്തെ ക്രൂശീകരിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയെന്ന് എബ്രായർ 13:8 യേശു പറയുമ്പോൾ അവർ പറയും, ഓ അവൻ ഇതുപോലെയാകുന്നു. ശരി, യേശു തന്റെ സഭയോടുള്ള അവസാനത്തെ കൽപ്പനയിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകുവിനെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിലത് മർക്കോസ് 16:16 നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഭൂലോകമെന്നും എല്ലാ സൃഷ്ടികളോടും അത് പകുതി പോലും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകൾ യേശുവിന്റെ നാമം പോലും കേൾക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ഇപ്പോഴും പൊതുവായുള്ള ഒരു നിയമമാകുന്നു. അതിപ്പോഴും ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ലോകമെങ്ങും പോയിട്ട് എല്ലാ സൃഷ്ടികളോടും സുവിശേഷിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ഭൂതഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതപ്പോഴുണ്ടായിരുന്ന തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അവർ പറയുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ കൽപ്പനകളെ അവർ തള്ളിക്കളയുന്നു. അങ്ങനെ ജനങ്ങളോടുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ഉദ്ദേശത്തെ അവർ ക്രൂശീകരിക്കുന്നു. ആമേൻ. പെന്തിക്കോസ്തിന്റെ ദിവസം യേശു പത്രോസിന്റെ കയ്യിൽ കൊടുത്തിരുന്നതായി സ്വർഗരാജ്യത്തിന്റെ താക്കോലുമായിട്ട് അവൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്ത് പറയുന്നുവോ അത് ഞാൻ അവിടെ പറയും. അങ്ങനെ പെന്തിക്കോസ്തിന്റെ ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. അവർ അത്രമാത്രം അത് ആനന്ദിക്കുകയും മറ്റുള്ളവർ ഭോഷത്വമെന്ന് വിളിക്കുന്നതിനെ അവർ അഭിനയിക്കുന്നതിനെ അവർ ശ്രദ്ധിക്കുകയായിരുന്നു. ആടുകയും ചാടുകയും വീഴുകയും മദ്യപിച്ചവരെ പോലെ അവർ അഭിനയിച്ചിരുന്നു. ഇവർ പുതുമീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. എന്നാൽ അവിടെ പത്രോസ് എന്ന് പേരുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നു. അവന്റെ വശം സ്വർഗരാജ്യത്തിന്റെ താക്കോലുണ്ടായിരുന്നു. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. എന്നാൽ ഇത് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതത്രേ. അപ്പോസ്തല പ്രവൃത്തികൾ 2 നേരെ തിരികെ വീണ്ടും വചനത്തിലേക്ക് വരികയും ആത്മാവ് ഇപ്പോഴും വചനവും വചനം ഇപ്പോഴും ആത്മാവുമാണ്, അത് ദൈവവചനമാകുന്നു എന്ന് കാണിച്ചു കൊടുത്തു. യോവൽ 2:28 യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ അന്ത്യകാലത്ത് യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ആ പ്രവാചകൻ അവിടെ നിൽക്കുന്ന ശ്രദ്ധിക്കുക. അവിടെ നിന്നിരുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മേൽ ഭയമില്ലാതെ നിന്നുകൊണ്ട് അവരെ ശിക്ഷാവിധിക്കുകയും കുറ്റാരോപണം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇത് തിരുവചനമാകുന്നു. ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. വചനത്താൽ അത് വചനമായിരുന്നുവെന്ന് തെളിയിക്കുകയും അവർ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പോയി. അവർ ന്യായവിധിയിലേക്ക് പോകുകയും ആ നഗരം കത്തിനശിക്കുകയും ഒരുവൻ മറ്റൊരുവന്റെ കുഞ്ഞിനെ തിന്നുകയും ചെയ്തു. അങ്ങനെ ഇന്നവർ ലോകം മുഴുവൻ ചിന്നി ചിതറിക്കിടക്കുന്ന ജനങ്ങളാകുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവവചനത്തെ കൊണ്ടുവന്ന് ഈ വചനത്തെ ജീവിപ്പിക്കാനായി ശേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യനായ ഒരു വ്യക്തിയും ദൈവമായിരുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമായിരുന്നു. ആ കാലത്തേക്കുള്ള ദൈവത്തിന്റെ വചനത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ശരീരമായിരുന്നു അവൻ. ആ സമയത്തേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തെ അവർക്ക് കാണിക്കുവാൻ വേണ്ടിയായിരുന്നു. പരിശുദ്ധാത്മാവ് എന്തും അതേപോലെ തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന്മേലായിട്ട് ഈ കാലത്തേക്ക് തന്നെ തന്നെ പ്രതിഫലിപ്പിക്കുവാൻ ആരെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നൻ 14:12 പറയുന്നു, ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നോക്കൂ, എപ്പോഴും തന്നെ തന്നെ പ്രതിഫലിപ്പിക്കുവാൻ തന്റെ വഴിയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ജനങ്ങൾ അവരുടെ സഭാ സമുദായങ്ങളെ കുറിച്ച് വളരെയധികമായി ചിന്തിക്കുന്നു. അവരുടെ സഭ എന്ന് വിളിക്കപ്പെടുന്നതായ ചെറിയ കൂട്ടങ്ങളെ കുറിച്ചും മറ്റും അവർ ചിന്തിതരായിരുന്നു. അതുകൊണ്ട് അവർ അവനെ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അവർ ഇന്നും ചെയ്യുന്നത്. അതേപോലെ തന്നെ വീണ്ടും ക്രൂശീകരിക്കുന്നു. പെന്തിക്കോസ്തിന്റെ ദിവസം പത്രോസ് അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, എന്റെ വാക്കുകൾക്ക് ചെവി കൊടുപ്പീൻ. ഇവർ ലഹരി പിടിച്ചവരല്ല. നിങ്ങൾ ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതെന്താകുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ മുൻപോട്ട് തുടരുകയും അവർക്കത് വ്യക്തമാക്കുകയും ചെയ്തു. അവരത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് സ്വീകരിക്കുന്നതിനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. നീ പറയുന്ന വാക്കുകൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്ത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്നതായ ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇതായിരുന്നു, മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് റോമൻ കാത്തലിക് സഭ ആ സ്ഥാനത്ത് എടുക്കുന്നതിനായി പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ പ്രയോഗിക്കുന്നു. 27-ന് പകരം നാക്ക് നീട്ടിയിട്ട് ഒരുതരം അപ്പം എടുക്കുകയും പുരോഹിതൻ വീഞ്ഞു കുടിക്കുകയും നിങ്ങൾ തമ്മിൽ ഒത്തൊരുമിക്കുകയും ചെയ്യുന്നു. 27-ൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കേണ്ടതിന് പകരം വിശുദ്ധ യൂക്കാരസ് എന്ന് വിളിക്കുന്നു. കൂടാതെ ഒരു പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനവും അതിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ട് പോലുമില്ല. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ക്രിസ്തു ആകുന്നു. ഈ വക്രതയുള്ള തലമുറയോട് നിങ്ങളത് കാണിക്കുമ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീനെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ അവരെ കാണിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അതിനെ പരിഹസിച്ചിട്ട് ഞങ്ങളുടെ സഭയത് പഠിപ്പിക്കുന്നത് പോലുമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കുറ്റക്കാരാകുന്നു. ദൈവത്തിന്റെ ശക്തിയെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ രീതിയിൽ എടുത്തു കളയുന്നതിൽ കൂടി യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിൽ നിങ്ങൾ കുറ്റക്കാരാകുന്നു. വചനത്തെ അവരുടെ മുമ്പിൽ നിന്ന് ക്രൂശീകരിക്കുകയും നിങ്ങളെ തന്നെ നിങ്ങളുടെ സഭയോടൊപ്പം ശിക്ഷാവിധിയിലാക്കുകയും ചെയ്യുന്നു. ഇതവരെ ഒരു മരണക്കെണിയിലേക്ക് നയിക്കുന്നു. ആ കർത്തൃസേവനെ കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞതുപോലെയാണ്. അത് തന്റെ വിലയേറിയ ജനങ്ങളുമായിട്ട് മാർട്ടിൻ ലൂതർ കിംഗ് ആയിരുന്നു. നേരെ മരണക്കെണിയിലേക്ക് നയിക്കുകയായിരുന്നു. ഓ, ആർക്കെങ്കിലും ആ മനുഷ്യനുമായിട്ടൊന്ന് സംസാരിക്കാനിടയായിരുന്നെങ്കിൽ, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആശിക്കുകയായിരുന്നു. കൂളിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ലഹളയായിരുന്നു അത്. വളരെയധികം വ്യത്യാസമുള്ളതായിരുന്നു. എന്റെ ദൈവമേ, ഒരു മനുഷ്യന്റെ നിറത്തിന്റെ കാരണത്താൽ ഒരു വ്യക്തിയോടുകൂടെ പ്രവർത്തിക്കുവാൻ ജനങ്ങളിൽ അത്രമാത്രം ഹൃദ്യതയില്ലെങ്കിൽ അവർ ശിക്ഷാവിധിക്കപ്പെടുകയും എങ്ങനെയായിരുന്നാലും മരിക്കുകയും ചെയ്യുന്നു. രാജ്യം അവർക്ക് അവകാശത്തെ കൊടുക്കുന്നു. അതിനെതിരെ യുദ്ധം ചെയ്യരുത്. ആരെങ്കിലും പറയുകയാണ് എല്ലാ ഐരിഷുകാരായ ജനങ്ങളും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എല്ലാ ജർമ്മനിക്കാരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടർ തമ്മിൽ സംബന്ധം എടുത്തണമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത്? ക്രിസ്ത്യാനികളെ ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല. അവർ നേരെ മുമ്പോട്ട് തന്നെ പോകും. ആ മനുഷ്യനൊരു ക്രിസ്ത്യാനിയായിരുന്നു, ഒരു കർത്തൃസേവകനായിരിക്കും. ജനങ്ങളെ അതിനെതിരായി ഒരു വിപ്ലവം ഉണ്ടാക്കാനായി അദ്ദേഹം നയിക്കരുതായിരുന്നു. അത് കോടിക്കണക്കിന് ആളുകളെ മരിക്കാനിടയാക്കും. അത് വേറൊരു വിപ്ലവത്തെ തുടങ്ങിക്കും. അതുപോലെ ഒന്ന് ചെയ്യുന്നത് ലജ്ജാകരമാകുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥമായും അത് തന്നെ. അത് ശരിയാണ്. ജനങ്ങൾ എപ്രകാരം അവർ സത്യത്തിലേക്ക് നോക്കിയിരിക്കുകയും സത്യം എന്താണെന്ന് കാണുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ സഭ അത് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അത് ശരിയല്ല. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ എന്നവൻ പറഞ്ഞു. ഇപ്പോൾ അവരത് ചെയ്യുന്നില്ല. ഓ, എങ്കിൽ പിന്നെ അവർ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നാം കടക്കാൻ പോകുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അതൊന്ന് മാത്രമാകുന്നു. ചിലപ്പോൾ അതിലേക്ക് കഴിയുന്നത്രയും വേഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ക്രൂശീകരണമാകുന്നു. ഒരു വ്യക്തി പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് വചനത്തിന് പകരം ഒരു മതവിശ്വാസമായിരിക്കും. അത് നാമത്തിന് പകരം ഒരു തലപ്പേരാകുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് എന്താണ് ചെയ്യുന്നത്? വചനത്തിന്റെ ഉദ്ദേശത്തെ ജനങ്ങളോടുള്ളതിനെ ക്രൂശീകരിക്കുന്നു. മാർക്കോസ് 16 കഴിഞ്ഞുപോയ ഒരു തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അവർ പറയുമ്പോൾ ദൈവം അവിടെ വെച്ച് തന്നെ സ്വയമായിട്ട് പറയുന്നു. യേശു അവരോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നുവരെ ഈ അടയാളങ്ങൾ നടക്കും. എല്ലാ രാജ്യത്തും എല്ലാ മതവിശ്വാസത്തിലും എല്ലാ ഭാഷയിലും എല്ലാ വർഗത്തിലും എല്ലാ ജനങ്ങളിലും അതേ സുവിശേഷം തന്നെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വേദപുസ്തകത്തിൽ നിന്നും ഒരു വ്യക്തി ഇതിനെ മുറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളോടുള്ള ഈ സുവിശേഷത്തിന്റെ ഉദ്ദേശത്തെ അവൻ ക്രൂശീകരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ കുറ്റാരോപണം നടത്തുന്നു. കർത്താവിനെ കൊല്ലുന്നതിൽ നിങ്ങൾ കുറ്റക്കാരാകുന്നു. സഭ അവനെ വെറുത്തിരുന്നു. എന്തുകൊണ്ട്? അവനവരുടെ ദൈവമായിരുന്നു. അവർ അവനെ അവരുടെ മെസ്സിഹ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് വെറുക്കുകയും നിരാകരിക്കുകയും ചെയ്തു. ഇല്ല സാറേ, അവർക്ക് അങ്ങനെ ഒരു മെസ്സിഹയെ വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഇന്ന് സഭ അത് തന്നെ ചെയ്യുന്നു. സഭ വചനത്തെ നിഷേധിക്കുന്നു. അവർക്കതിന് വേണ്ട. അവരുടെ മതവിശ്വാസങ്ങളാൽ അവർ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതിൽ നിന്നും വചനം വിപരീതമായിരിക്കുന്നു. വചനം മെസ്സിഹയാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? എങ്കിൽ വചനത്തിന്റെ പ്രതിഫലം പിന്നെ എന്താകുന്നു? മെസ്സിഹയെ പ്രതിഫലനമാക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലാകുന്നു. അവൻ സ്വയം പ്രതിഫലിപ്പിക്കുകയും എവിടെയെങ്കിലും തനിക്കൊരു വിളക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടി നോക്കുവാൻ കഴിയുകയും ചെയ്യും. ആ വിളക്ക് മതവിശ്വാസങ്ങളാലും മറ്റു കാര്യങ്ങളാലും പുകയുന്നില്ല. അതിൽ കൂടി അവന് പ്രകാശത്തെ കൊടുക്കുവാൻ കഴിയും. അവർ എഴുന്നേറ്റ് അവരുടെ വിളക്ക് തെളിയിക്കുകയും ചിമ്മിനി കഴിയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്നാൽ അത് വളരെ താമസിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഒരു വ്യക്തി ഈ ലൂഥറൻകാരും പ്രസ്ബിറ്റേറിയൻകാരും മെത്തഡിസ്റ്റുകാരും ഈ അവസാന നാളുകളിൽ വന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ അന്യഭാഷ സംസാരിക്കുകയും മേലോട്ടും താഴോട്ടും ചാടുകയും ചെയ്തെന്നിരിക്കാം. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവർ പരിപൂർണമായിട്ടും ഇത് അവൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സമയത്തെ അടയാളമാകുന്നു. നാം അവസാന കാലത്തായിരിക്കുന്നു. ഏത് സമയത്തും സഭയ്ക്ക് ഇവിടെ കയറി വരിക എന്ന് വിളി കേൾക്കാൻ കഴിയും. ആമേൻ. യഥാർത്ഥമായിട്ടത് ക്രമത്തിലാക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നവരായിട്ടുള്ളവരിൽ കൂടി പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ വാസ്തുവിതലാക്കിയിരിക്കുന്നു. സ്വയമായി തെളിയിക്കുകയും താഴെ ഇറങ്ങിവരികയും അതിന്റെ പണമെടുക്കപ്പെടുകയും അതിനെ കാണിക്കുകയും ചെയ്യുന്നു. അടയാളങ്ങളെ ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നു. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ യഥാർത്ഥമായും തെളിയിക്കുന്നു. തിരുവെഴുത്തിനനുസരിച്ച് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ യഥാർത്ഥമായും ചെയ്യുന്നു. അതൊരു മതവിശ്വാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനാൽ തയ്യാറാക്കപ്പെട്ട വിചാരങ്ങളോ അല്ല. ഒത്തിരി രക്തവും തീയും പുകയും അതുപോലെയുള്ള കാര്യങ്ങളോ അല്ല. എന്നാൽ തിരുവെഴുത്ത് പ്രകാരമുള്ള മെസ്സിഹയുടെ പ്രമാണങ്ങളാകുന്നു. ധാരാളം അനുകരണങ്ങളും അനുകാരികളും മറ്റും കിട്ടിയിരിക്കുന്നു. എന്നാൽ അതൊന്നും മാത്രം യഥാർത്ഥ വചനത്തെ ഏറ്റവും നല്ലതായി തെളിയിച്ചു കാണിക്കുന്നു. അത് ശരിയാണ്. ആത്മീയരായിട്ടുള്ള ജനങ്ങൾ തെറ്റിന്റെ ശരിയുടെയും ഇടയ്ക്ക് ന്യായം നടത്തട്ടെ. അവനെ നിഷേധിക്കുന്നു. ഞങ്ങൾക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മെസ്സിഹയെ നിഷേധിച്ചു കളഞ്ഞു. അതേ കാര്യം തന്നെ അവർ ഇന്ന് ചെയ്യുന്നു. എനിക്ക് അവിടെ പോയിട്ട് ആ ഒരു കൂട്ടം ആളുകളെ പോലെ അഭിനയിക്കേണ്ടി വരികയാണെങ്കിൽ ഓ, ഞാനതൊട്ടും ആഗ്രഹിക്കുന്നില്ല. ശരി, അവരെ നിങ്ങൾ സ്വീകരിക്കുന്നതേ ഇല്ല. അത്രമാത്രം. അത് തന്നെയാണ് ഇപ്പോഴും. അവൻ ശരിയായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നിട്ടും അവർക്കവനെ വേണ്ടായിരുന്നു. അവർ അവനെ ത്യജിച്ചു കളഞ്ഞു. എന്തുകൊണ്ടായിരുന്നു അത്? അവരുടെ സേവകരായിട്ടുള്ള പാസ്റ്റർമാരെ അവൻ ഒരു കൂട്ടം പാമ്പുകളെന്ന് വിളിച്ചു. ഒരു കൂട്ടം വെള്ളം വെച്ച ശവക്കല്ലറകളെ, നിങ്ങൾ ഒന്നുമില്ല, എന്നാൽ ഒരു ശവക്കുഴിയാകുന്നു എന്ന് അവൻ പറഞ്ഞു. പുറമേ നിങ്ങൾ വെള്ളക്കുപ്പായും തിരിച്ചു വെച്ച കോളറുമായിട്ട് മിനുസം വരുത്തിയിരിക്കുന്നു. അകമെ ചത്തവരുടെ അസ്ഥികളാകുന്നു. ഒരു ചെറിയ ഗലീലക്കാരനായി അവൻ സത്യത്തെ പ്രഹരിക്കുന്നതിൽ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഒരാശാരിയുടെ മകൻ, എന്നാൽ അവനൊട്ടും സത്യത്തെ പ്രഹരിക്കുന്നതിൽ വിട്ടുകൊടുത്തില്ല. അവനവരോടത് പറഞ്ഞു. അവന്റെ മുന്നോടിയായി യോഹന്നാൻ പറഞ്ഞു, അവൻ സത്യത്തെ പ്രഹരിക്കുന്നതിൽ അവനും ഒട്ടും വിട്ടുകൊടുക്കാത്ത വ്യക്തിയായിരുന്നു. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള കൊണ്ട് പറയാൻ തുനിയരുതെന്ന് അവൻ പറഞ്ഞു. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അതേ സാറേ, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. അതേ സാറേ, ദൈവം തന്റെ വചനത്തോടുകൂടി കർശനമായവനും വിട്ടുവീഴ്ചയില്ലാത്തവനും ഉറപ്പുള്ളവനുമാകുന്നു. ശ്രദ്ധിക്കുക, യേശു തിരുവചനത്താൽ അത് തെളിയിച്ചിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? യേശു അവൻ മസിഹയാണെന്ന് ദൈവത്താൽ തിരുവചനങ്ങളിൽ കൂടി തിരിച്ചറിയിക്കപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പത്രോസിന്റെ കുറ്റാരോപണത്തിൽ കടന്ന് അത് അപ്രകാരം തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദൈവം ജഡമായിട്ടൊരു മനുഷ്യനായിട്ട് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് അവനാകുന്നു എന്ന് സമ്പൂർണമായും തെളിയിക്കപ്പെട്ടിരുന്നു. അത് ശരിയാകുന്നു. അവൻ ശരിയായ രീതിയിൽ തിരിച്ചറിയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നിട്ടും അവൻ മെസ്സിഹയാണെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന വചനത്തിൽ ന്യായീകരിക്കപ്പെട്ടിരുന്നു. മോശ പറഞ്ഞു, ഈ മെസ്സിഹാവൻ വരുമ്പോൾ അവനൊരു പ്രവാചകനായിരിക്കും, കൂടാതെ ഈ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കിണറ്റിനരിക്കൽ ആ വൃത്തികെട്ടതായ അവസ്ഥയിൽ ആ ശമരിയ സ്ത്രീ നിന്നിരുന്നു. അതെന്തിനെയാണ് പ്രതീകമാക്കുന്നത്? ഈ അന്ത്യനാളുകളിൽ ദൈവം ഇതുപോലെ പുറന്തള്ളപ്പെട്ടവരെ ഉള്ളിലാക്കുമെന്നത് കാണിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കല്യാണ വിരുന്നിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നത് ഓർക്കുക. എപ്രകാരം അവനതിൽ പറയുന്നു, ഞാനൊരു വിരുന്നൊരുക്കി, ഇവരെയെല്ലാം ഞാൻ ക്ഷണിച്ചിരുന്നു, എന്നാൽ ഓരോരുത്തരും ഓരോ ഒഴിവൊഴുകായിരുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം അത് ഞങ്ങളുടെ മതവിശ്വാസത്തെ നാശപ്പെടുത്തും. എനിക്ക് വരാൻ പറ്റുകയില്ല, കാരണം എന്റെ ഭാര്യ എന്നെ വരാൻ അനുവദിക്കുകയില്ല. ഞാനിവിടെയുള്ള ഒരു സഭയിൽ വിവാഹിതനാകപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മ മെത്തഡിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റോ, അല്ലെങ്കിൽ ഒരു കത്തോലിക്കാരിയോ ആയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനു വേണ്ടി നിൽക്കാൻ കഴിയുകയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരികയില്ല, എന്റെ വിരുന്നിനെ സ്വാതി ചെയ്യാൻ ഇടയാകുകയില്ല. എന്നാൽ തെരുവിൽ ചെന്നിട്ട് വേശികളെയും വ്യഭിചാരണികളെയും മദ്യപാനികളെയും എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാം നിർബന്ധിക്കുക. അവരെല്ലാം അകത്തു കൊണ്ടുവരിക, ഞാൻ അവരെ ശരിയാക്കിക്കൊള്ളാം. ഞാനൊരു വിരുന്നൊരുക്കി, എന്റെ അതിഥികളെ വിളിച്ചിരിക്കുന്നു. എന്റെ മേശ ഒരുക്കിയിരിക്കുന്നു, ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. അവർ വന്നില്ല. അത് യഹൂദന്മാരെ ശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ കഥ എന്താകുന്നു? ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു, എനിക്ക് പറ്റുകയില്ല, ഞാനൊരു ലൂത്തർകാരനാകുന്നു, ഞാനൊരു വണ്ണസുകാരനാകുന്നു, ഞാനൊരു ടൂറിനസുകാരനാകുന്നു, ഞാൻ ഇതാകുന്നു, ഞാൻ എനിക്കത് കഴിയുകയില്ല. അവിടെയാണ് നിങ്ങൾ, അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് യഥാർത്ഥമായിട്ട് അവൻ പറഞ്ഞത്. ശരി, വ്യക്തമായിട്ട് ന്യായീകരിക്കപ്പെട്ട ഒരു മശിഹായാകുന്നു, വ്യക്തമായിട്ട് ന്യായീകരിക്കപ്പെട്ട ഒരു വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനമായിരുന്നു. മശിഹായി പ്രകാരമായിരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതായ വചനം അതേപോലെ വന്നിട്ട് ഇതാ ഇവിടെ നിൽക്കുന്നു. എവിടെയാണ് ഞാൻ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നവൻ അവരോട് ചോദിച്ചു. ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിക്കൂ, കാരണം ആ പ്രവൃത്തികളാണ് ഞാൻ ആരാണെന്നുള്ളതിന് സാക്ഷ്യം പറയുന്നത്. ആ കാര്യങ്ങളാണ് ഞാൻ മശിഹ ആണെന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾ അവിടെയുള്ള യോസഫിനെ കുറിച്ച് ചിന്തിക്കുന്നു. കൂടാതെ ഞാൻ അവിടെയുള്ള ചെറിയ കുടിലാണ് ജനിച്ചത്. കൂടാതെ എന്റെ വളർത്തച്ഛൻ ഇവിടെയുള്ള ഒരു തച്ചനാകുന്നു. അവൻ ഗലീലയിലെത്തിയപ്പോൾ അവർ അവനെ, ആരാകുന്നു ഈ വ്യക്തി എന്ന് അവർ ചോദിച്ചു. ആരാകുന്നു ഇത്? കൊള്ളാ, ഈ മനുഷ്യൻ ഇവന്റെ സഹോദരനായ യോസഫും മറ്റുള്ളവരിവിടെ ഇല്ലയോ? അവന്റെ സഹോദരിമാർ നമ്മുടെ ഇടയിലില്ലേ? അവന്റെ അമ്മ മേരിയോ അപ്പൻ യോസഫുമല്ലേ? ഇതുപോലൊരു വ്യക്തി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഏത് സ്കൂളിൽ നിന്നാണ് ഇവൻ വരുന്നത്? അവന്റെ കയ്യിൽ ഒരു കൂട്ടായ്മയുടെ കാർഡില്ല, അവന്റെ വശം ഒരു യോഗ്യതാ പത്രമില്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുവനെ കിട്ടി? അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. അവിടെ വലിയ വീരപ്രവൃത്തികൾ ചെയ്യാൻ കഴിയാതെ അവൻ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്നവൻ പറഞ്ഞു. തന്റെ പിതൃനഗരത്തിൽ ശ്രദ്ധിക്കുക, തന്റെ പിതൃനഗരത്തിൽ എന്നുള്ളത് ശ്രദ്ധിക്കുക. ശരിയായ രീതിയിൽ നയിക്കേരിക്കപ്പെട്ടതായ അവരുടെ മെസ്സിഹ ഇതായിരുന്നു. സ്വന്തം കീർത്തിക്കായി യാതൊന്നും അവൻ എടുത്തില്ല. പിതാവ് പ്രവർത്തിച്ചു കാണുന്നതല്ലാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ മെസ്സിഹ ആയിരുന്നു എന്നുള്ളതിനെ ചോദ്യം ചെയ്യാൻ അവൻ അവരെ വെല്ലുവിളിച്ചിരുന്നു. ആ വേശ്യാവൃത്തിയിലായിരുന്ന സ്ത്രീയെ നോക്കൂ, അവൾ അവനെ തിരിച്ചറിഞ്ഞു. അവൾ എഴുത്തും ആധാരവും പഠിച്ചിരുന്നില്ല. സദാചാരപരമായി അവൾ തെറ്റായിരുന്നു. തീർച്ചയായും ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ വിധികൾ അതിനെ കുറ്റം വിധിക്കുന്നു. സദാചാരപരമായി അവൾ തെറ്റായിരുന്നു. എന്നാൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള വസ്തുതയ്ക്കനുസരിച്ച് ദൈവം നിങ്ങളെ ന്യായവിസ്താരം നടത്തുകയില്ല. നിങ്ങൾ എത്ര വലുതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര ചെറുതായിരുന്നു എന്നുള്ള വസ്തുതയിൽ അവൻ നിങ്ങളെ ന്യായം വിധിക്കുകയില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തെ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എന്തായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു? അവളുടെ മുമ്പിൽ കൂടി കടന്നുപോയിരുന്ന അതുപോലുള്ള യാതൊന്നും ആയിരിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അതായിരുന്നു അവൾക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അവൾ എന്തവസ്ഥയിലായിരുന്നു എന്നുള്ളത് കാര്യമല്ല. എന്നാൽ അവൾ വരാൻ തയ്യാറായിരുന്നു. ദൈവം ഹൃദയത്തെ ന്യായം വിധിക്കുന്നു, മനുഷ്യൻ പുറമെയുള്ള കാഴ്ചയിൽ ന്യായം വിധിക്കുന്നു. ദൈവം ഹൃദയത്തെ നോക്കുന്നു. അവൾ എന്തായിരുന്നു എന്നുള്ളതല്ല കാര്യം. ആ പ്രകാശം അവളുടെ മേൽ പതിക്കുകയും അതെല്ലാം ശരിയാക്കുകയും ചെയ്തു. അവൾ നിത്യജീവന്റെ സാരത്തെ പിടിച്ചു. ഓ ദൈവമേ, എനിക്കിത് എത്രമാത്രം വിലയേറിയതാകുന്നു. ഇത് സത്യമാണെന്നുള്ളതിനെ കാണുവാനും അറിയുവാനും കഴിയുന്നത് എനിക്ക് വിലയേറിയ ഒന്നാകുന്നു. ഞാനിതുമായിട്ട് നിൽക്കും. സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്റെ ശബ്ദം ദൈവത്തിന്റെ സമയം എന്ന ഈ ടേപ്പുകളിൽ അവിടെ ഉണ്ടായിരിക്കും. അത് ഈ അവസാന കാലത്തെ ശിക്ഷ വിധിക്കും, കാരണം അത് ഈ മാഗ്നറ്റിക് ടേപ്പുകളിലാകുന്നു. അതിനുശേഷം നിത്യതയിലുള്ള ടേപ്പിലായിരിക്കും. അത് ശരിയാണ്. ഈ സമയത്തെ ഭക്തിയുടെ വേഷം ധരിച്ച് വചനത്തിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഈ തലമുറയിലെ പ്രാസംഗികരെ ശിക്ഷ വിധിക്കുന്നത്. അവൻ അപ്പോഴും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയിച്ചു കാണിച്ചിരിക്കുന്നു. ഞാൻ അവരെ ദൈവത്തിന്റെ വചനത്താൽ കുറ്റാരോപണം ചെയ്യുന്നു. എനിക്ക് മറ്റൊരു വാഗ്ദത്തം കൂടി എളുപ്പം എടുക്കേണ്ടിയിരിക്കുന്നു, കാരണം നമുക്ക് ഏകദേശം 15 മിനിറ്റ് നേരം മാത്രം കൂടിയേ ഉള്ളൂ.
They.
അവിടെ അവർ എന്ത്? ഓ ദൈവമേ, മൂന്നാമതായിട്ട് കാൽവരിയിൽ അവർ അവനെ ക്രൂശീകരിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തെ തിരിച്ചറിയാതെ അവർ അവനെ ക്രൂശീകരിച്ചു. എന്തിനാണ് ആ മനുഷ്യനെ അവർ ക്രൂശീകരിച്ചത്? നിങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഒരു നിമിഷത്തേക്ക് ഞാൻ പിൻകാലങ്ങളിലേക്ക് ഒന്ന് പോകട്ടെ. ഇതുപോലെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് അവർ ക്രൂശീകരിച്ചത്? ദാവീദിന്റെ വീട്ടിലെ രാജകുമാരൻ എന്ന പേരുള്ള ഒരു പുസ്തകം വായിക്കാൻ ഒരിക്കൽ എനിക്കിടയായി. ഡോക്ടർ ഇംഗ്രഹാം ആണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ അത്ഭുതമേറിയ ഒരു പുസ്തകമാകുന്നു. അതൊരു നാടകമാകുന്നു. ഇത് അഡേന എന്ന പേരോടുകൂടി ഒരു സ്ത്രീയുടെ കൈയെഴുത്ത് പ്രതികളിൽ നിന്നും എടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഭാഗികമായ ചില സത്യങ്ങളുണ്ട് അതിൽ. മിസ്രൈമിലുള്ള കെയ്റോയിൽ നിന്ന് അവൾ പലസ്തീനിലേക്ക് പോയി. അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായിരുന്നു പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സമയത്തായിരുന്നു അവൾ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ തന്റെ പിതാവിന് കത്തെഴുതുകയായിരുന്നു. നിങ്ങളെ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇത് വാസ്തവമായിട്ട് നല്ലൊരു പുസ്തകമാണ്. ദാവീദിന്റെ വീട്ടിലെ ഒരു രാജകുമാരൻ ഈ പുസ്തകം എഴുതിയ അതേ വ്യക്തി തന്നെയാണ് അഗ്നിസ്തംഭം എന്ന പുസ്തകവും എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നുമാണ് സിസിൽ ഡിമിലെ 10 കൽപ്പനകൾ എടുത്തത്. ഈ പുസ്തകത്തിൽ അടയന കത്തിന് മറുപടി എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അതായത് ക്രൂശീകരണത്തിന്റെ ദിവസം മറിയം മഗ്ദലീനി, അവളിൽ നിന്നും അവൻ ഏഴ് ദുഷ്ടാത്മാക്കളെ പുറത്താക്കി കളഞ്ഞിരുന്നു. അവൾ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇവൻ ചെയ്തിരിക്കുന്നത്? അവൻ രോഗികളെ സൗഖ്യമാക്കുകയും കാരാഗ്രഹത്തിലായിരുന്നവരെ വിടുവിക്കാനും മാത്രം ശ്രമിക്കുകയായിരുന്നു. ഞാനല്ലാതെ മറ്റെന്താണ് ഇവൻ ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും പറയട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ അവളുടെ ചെകിട്ട തടിച്ചിട്ട് അവൾ പൊടുന്നനവെ അവിടെ വീഴുകയും എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പുരോഹിതന്റെ മുമ്പിൽ ഈ വൃത്തികെട്ട സ്ത്രീ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെയാണ് നിങ്ങൾ. അവൻ എന്താണ് ചെയ്തത്? അവൻ യാതൊന്നും ചെയ്തില്ല. എന്തിനാണ് അവർ അവനെ ക്രൂശീകരിച്ചത്? എന്തിനാണ്? എന്തുകൊണ്ടത് ചെയ്തു? എന്തുകൊണ്ടെന്നാൽ അവൻ ആരാകുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതേ കാര്യം തന്നെയാണ് ഇന്നും. ഉപദേഷ്ടാക്കളും ഈ ദിവസത്തെ ജനങ്ങളും ആധുനിക ഉപദേഷ്ടാക്കന്മാരും ജനങ്ങളെ അത്രമാത്രം വശീകരിച്ചിട്ട് ഇത് മന്ത്രവാദമാണെന്നും അല്ലെങ്കിൽ ഒരു പിശാചാണെന്നും അല്ലെങ്കിൽ ഒരു മാനസിക പരഹൃദയ ജ്ഞാനമെന്നും അല്ലെങ്കിൽ ചില തട്ടിപ്പ് പരിപാടിയാണെന്നും അല്ലെങ്കിൽ ഏതോ രീതിയിലുള്ള സൂത്രപ്പണിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അത് ഈ ദിവസത്തേക്കുള്ള ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വചനമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതുവരെ അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് അവസാന നാളുകളുടെ അടയാളമാകുന്നു. ഇന്നത്തെ അവരുടെ സഭാസമുദായങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നില്ലെങ്കിൽ അവർ പറയും, ഓ കൊള്ളാം, ഇത് കെട്ടിച്ചമച്ചതാണെന്നും അതൊരു തട്ടിപ്പ് പരിപാടിയാണെന്നും പറയും. കൊള്ളാം, ഇവിടെയുള്ള അദ്ദേഹത്തെയും ഇദ്ദേഹത്തെയും ഒക്കെ നോക്കൂ, എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് അവർ ഒരു വട്ടം തെളിയിക്കട്ടെ, ഒരു വട്ടം ഇത് തെറ്റാണെന്ന് അവർ തെളിയിക്കട്ടെ. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. ഇത് തെറ്റാണെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഒരിക്കലും അറിയുകയുമില്ല, കാരണം ഇത് ദൈവമാകുന്നു. എന്നാൽ അവർ ഇതിനെ മൂർച്ച വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഓ, ഇതേതെങ്കിലും ഒരു വലിയ പേരോടുകൂടി വ്യക്തിയായിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നു, കാരണം ഇതൊരു ചെറിയ കൂട്ടമാകുന്നു. ഒരു തരത്തിൽ പുറന്തള്ളപ്പെട്ടവരായവരുടെ ഒരു ചെറിയ കൂട്ടമാകുന്നു. കൊള്ളാം, ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾ ആ വ്യക്തിയെ പുറത്താക്കിയിരിക്കുന്നു. അവർ ഞങ്ങളുടെ കൂട്ടത്തിലാണ് വന്നുകൊണ്ടിരുന്നത്, എന്നാൽ അവർ ഇവരുടെ കൂടെ പോയിരിക്കുന്നു, അവരുടെ കൂടെ കൂടെയായിരിക്കുന്നു. അങ്ങനെ അവരത് അവസാനിപ്പിച്ചിട്ട് ശരി നോക്കൂ, അതെന്താകുന്നു, അതാരാകുന്നു, എനിക്കതൊരു കാര്യമല്ല. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ കുറിച്ച് അവർക്ക് അതേ കാര്യം തന്നെ പറയാൻ കഴിഞ്ഞിരുന്നു. ഇവർ അജ്ഞരും പഠിപ്പില്ലാത്തവരുമാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്തോന്ന് അതിനുശേഷം സംഭവിച്ചിരുന്നു. അവർ യേശുവിനോട് കൂടെയായിരുന്നു, അതായിരുന്നു ആ വ്യത്യസ്തത ഉണ്ടാക്കിയത്. അവൻ ആരായിരുന്നുവെന്ന് അവർ അറിയാതിരുന്നത് കൊണ്ടാണ് അവർ അത് ചെയ്തത്. അവരുടെ കാലത്ത് ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വചനമായിരുന്നു അവരുടെ മുമ്പിൽ നിന്നിരുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അത് ഒരു കാലത്തെ കാര്യമായിരുന്നു, അത് ശരിയായിരിക്കുന്നു, അത് ന്യായപ്രമാണവും കാര്യങ്ങളും പാലിച്ചിരുന്ന കാലത്തായിരുന്നു. എന്നാൽ അവർ പാലിച്ചിരുന്നതായ അതേ ന്യായപ്രമാണങ്ങൾ തന്നെ അവൻ വരുമെന്നുള്ള ഒരു സമയത്ത് അവർക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർക്ക് ഒരു ഭാഗമുണ്ടായിരുന്നു, എന്നാൽ മറ്റേ ഭാഗത്തെ അവർ എടുത്തിരുന്നില്ല. അതേ കാര്യം തന്നെയാണ് അവർ ഇന്ന് ചെയ്യുന്നത്. അവർക്കൊരു സഭയുണ്ട്, അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറയുകയും നാം ജീവിക്കുന്നതായി സമയത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ആ പഴഞ്ചൊല്ലിനെ തിരികെ കൊണ്ടുവരുന്നു. മനുഷ്യൻ എപ്പോഴും ദൈവത്തെ അവൻ ചെയ്തിരിക്കുന്ന കാര്യത്തിനായി സ്തുതിക്കുന്നു. അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിനായി നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ നോക്കുന്നു, എന്നാൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ളതിനെ അവഗണിക്കുന്നു. എന്നിട്ട് അതിനാൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെന്ന് അവർ ചിന്തിക്കുന്നു. അവരത്ര മഹാനാകുന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ദിവസം സഭയെടുക്കപ്പെടുകയും വീട്ടിലേക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് തിരുവെഴുത്ത് പ്രകാരം സംഭവിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അടയാളം നടക്കുന്ന ഈ സമയത്ത് അവരതിനെ നിരസിച്ചു കളയുകയും ഈ മുഴുവൻ കാര്യങ്ങളെ വിട്ടുകളയുകയും ചെയ്യുന്നു. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ യേശു പറഞ്ഞു, അവരെല്ലാം കുഴിയിൽ തന്നെ ചെന്ന് വീഴും. ഈ അവസാന നാളുകളിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശരി, അതേ കാര്യം തന്നെ അവർ ഇന്ന് ചെയ്യുന്നു. അവനെ അറിയാതെ അവർ അവനെ നിരസിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യുന്നതായ കാര്യങ്ങളാൽ അവർ അവനെ നിരസിച്ചു കളയുന്നു. യഥാർത്ഥമായും അവർ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയല്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി പരദൂഷണം ചെയ്യുന്നു. എങ്ങനെയാണ് അവർ പരിശുദ്ധാത്മാവിനെതിരായി പരദൂഷണം ചെയ്യുന്നത്? പിൻകാലങ്ങളിൽ അവർ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെതിരായി പരദൂഷണം പറഞ്ഞിരുന്നത്? അവർക്ക് അന്ന് പരദൂഷണം ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞിരുന്നില്ല? അത് ഇതുവരേക്കും വന്നിട്ടില്ല. അവർ യേശുവിനെ ബേൽസബൂബ് എന്ന് വിളിച്ചിരുന്നു. അവരുടെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെയും മറ്റു കാര്യങ്ങളെയും അവനെ അറിയാൻ കഴിഞ്ഞിരുന്നതിനാൽ അവർ അവനെ ബേൽസബൂബ് എന്ന് വിളിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇത് സാത്താനാകുന്നു. മറ്റു ശബ്ദത്തിൽ പറഞ്ഞാൽ ഇവനൊരു ഭാവി പറച്ചിലുകാരനാണ്. ഇങ്ങനെ ഭാവി പറയുന്നതിൽ കൂടി ആണ് ഇവനിത് ചെയ്യുന്നത്. അവൻ സാത്താനാകുന്നു, മറ്റ്യാതൊന്നുമല്ല. 400 വർഷങ്ങളായിട്ട് അവർക്കൊരു പ്രവാചകനുണ്ടായിരുന്നില്ല. അതില്ലാതെയാണ് അവർ വളർന്നിരുന്നത്. അവർക്ക് അവരുടെ ന്യായപ്രമാണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബേൽസബൂബാണെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതിനെതിരായി ഒരു വാക്കുപോലും പറഞ്ഞാൽ അത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഓർക്കുക, യാതൊരു കാരണവശാലും അത് ക്ഷമിക്കപ്പെടുകയില്ല, അത് പറ്റുകയില്ല, കൂടാതെ ദയമില്ല. ആത്മാവിനാൽ ന്യായീകരിക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനമായ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ദൈവദൂഷണം പറയുകയും ഈ പ്രകാരം വിളിക്കുകയും ചെയ്യുന്നു. നോക്കൂ, വചനമ പ്രകാരം പറയുന്നു, ആത്മാവ് അതിനെ ന്യായീകരിക്കുന്നു. നിങ്ങൾ അതിനെ അശുദ്ധമായ കാര്യമെന്ന് വിളിച്ചിട്ട് ദയയുടെ ന്യായവിസ്താരത്തിന്റെ മധ്യയുള്ള അതിർ കടന്നിരിക്കുന്നു. അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ആ കാരണത്താലാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട പുത്രനെ ക്രൂശിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്യുന്നതിനെതിരായി ഞാൻ ഈ തലമുറയെ കുറ്റാരോപണം ചെയ്യുന്നത്. അത് അവന്റെ എല്ലാ പ്രവാചകന്മാരോടുമുള്ള അവന്റെ വാഗ്ദത്തമാണ്. അതായത് അവസാന നാളുകളിൽ ക്രിസ്തു സ്വയം ഇവിടെ ഉണ്ടായിരിക്കും. അത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും സോദോമിന്റെ കാലത്ത് സംഭവം നടന്നതുപോലെയുമാണ്. ദൈവദൂഷണത്താലാണ് അവർ ദൈവപുത്രനെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ക്രൂശീകരിച്ചത്. അവൻ ന്യായീകരിക്കപ്പെട്ട വചനമാകുന്നു. അതിനെതിരായുള്ള ഒരു വാക്കുപോലും ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അവർ ശിക്ഷാവിധിയിലാക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വർഷിക്കാനിരിക്കുന്ന നാഴികയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ അവരെ കഷണം കഷണമാക്കും. ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വചനത്തെക്കാളും നല്ലതായിട്ട് മനുഷ്യനിർമ്മിതമായ സഭാ സമുദായങ്ങളുടെ ഉപദേശങ്ങളെയും സിദ്ധാന്തങ്ങളെയും അവർ ഇഷ്ടപ്പെടുന്നു. ഈ തലമുറയിലെ ജനങ്ങളാണ് ഈ കാര്യങ്ങളെ പറയുന്നതിന് ഒരു നീണ്ട സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു സഹോദരന്മാരെ. ഈ തലമുറയിലെ ജനങ്ങൾ ദൈവത്തിന്റെ വെളിപാടിനെ തിരസ്കരിച്ചിരിക്കുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ നടന്ന കാലടികളിൽ നാം ചുവടുവെക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾ പറയും ശരി, മറ്റുള്ളവരും അത് തന്നെയാണ് പറയുന്നത്. ദൈവം അതിനെ ന്യായീകരിക്കുന്നു. യേശു പറഞ്ഞു, എന്റെ പ്രവർത്തികൾ എന്നെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ ഞാനത് സ്വയമായി പറയുന്നതാണെന്ന് നിങ്ങൾ പോയി പറയുവീൻ. എന്നാൽ പ്രവർത്തികൾ സംസാരിക്കുന്നു. നിങ്ങൾ പ്രവർത്തികളെ വിശ്വസിക്കുന്നതാണ് നല്ലത്, കാരണം ഇത് പ്രവർത്തികളുടെ നാഴികയാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്കറിയാം നാളെ സൂര്യൻ തെളിയുമെന്നും അല്ലെങ്കിൽ ആകാശം ചുവന്നു കണ്ടാൽ നാളെ മഴ പെയ്യുമെന്നും അല്ലെങ്കിൽ നാളെ തെളിവാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിച്ചറിയാൻ നിങ്ങൾ അറിയുന്നു. എന്നാൽ കാലലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല. അതറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയുകയും എന്റെ ദിവസത്തെയും അറിയാൻ കഴിയുമായിരുന്നു. അവർ പറഞ്ഞു, നീ നിന്നെ തന്നെ ഉയർത്തിയിട്ട് ദൈവം സ്വയം ദൈവമാക്കുന്നു. അങ്ങനെ അവർ അവനെ ക്രൂശിലാക്കി. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നത് ഒരു മൂന്നാമത്തെ വ്യക്തിയല്ല, അത് ദൈവം സ്വയമാകുന്നു. അവൻ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു ജീവനെ തനിക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വചനം ജഡമായതിനെ അവർ കുരിശിൽ തറച്ചു കളഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായോ? ഇന്നത്തെ ക്രൂശീകരണം എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ന്യായീകരിക്കപ്പെടുകയും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവപുത്രനെ നിഷേധിക്കുന്നതാണ്. അവൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളാൽ തന്നെ ഈ നാളുകളിൽ അവന്റെ വചനത്താൽ നടക്കും. അവൻ അതേ പുത്രനാണെങ്കിൽ, അതേ ദൈവപുത്രനാണെങ്കിൽ അതേപോലെ തന്നെ ന്യായീകരിക്കപ്പെട്ടിരിക്കണം. കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ 14:12 അവൻ പറഞ്ഞിരിക്കുന്നു. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും, യോഹന്നാൻ 15:15, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതേ സാറേ, ഓർക്കുക, അവർ ഈശ്വര ഭക്തിയുള്ള ജനങ്ങളാണ് ഇത് ചെയ്തത്. അവർ പുറത്തുള്ളവരായിരുന്നില്ല, അവർ ആ കാലത്ത് ഈശ്വര ഭക്തിയുള്ള ജനങ്ങളായിരുന്നു. ഇന്നും അതുപോലെ തന്നെയുള്ള ഈശ്വര ഭക്തിയുള്ളവരാണ് അത് ചെയ്യുന്നത്. ഇന്നും അതേ ക്രൂശീകരണവും അതേ കാര്യങ്ങളും തന്നെയാകുന്നു. എളുപ്പനായിക്കൊണ്ട് അവിടെ അവർ അവനെ ക്രൂശീകരിച്ചു അല്ലേ? തീർച്ചയായും. എന്നിട്ട് അവർ വെളിപ്പെടുത്തപ്പെട്ടതായ വചനത്തെ നിരസിച്ചു കളഞ്ഞു. വചനത്തിന് പകരം അവർ മതവിശ്വാസങ്ങളെ സ്വീകരിക്കുന്നു. ഇന്നും അത് തന്നെയല്ലേ അവർ ചെയ്യുന്നത്? ഇന്നും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവൻ വചനമായിരുന്നു, അവർ വചനത്തെ നിരസിച്ചു കളഞ്ഞു. അതൊരൊറ്റ കാര്യമാണ് നിങ്ങൾ വിട്ടുകളയാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വചനമായിരുന്നു, അവർ അവനെ നിരസിച്ചപ്പോൾ അവർ വചനത്തെ നിരസിച്ചു കളഞ്ഞു. അങ്ങനെ അവർ അവനെ നിഷേധിച്ചിട്ട് അവസാനം അവനെ ക്രൂശീകരിച്ചു കളഞ്ഞു. അത് തന്നെയാണ് അവർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചു കളയുന്നു. അവരുടെ മതവിശ്വാസങ്ങളെ സ്വീകരിക്കുകയും അവരുടെ സഭയുടെ മുമ്പിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ പരസ്യമായി ക്രൂശീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുറ്റക്കാരായിട്ട് ഞാൻ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുറ്റാരോപണം ചെയ്യുന്നു. 15 വർഷങ്ങളോളമായിട്ട് അവൻ ഈ ദേശത്തു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എന്നിട്ടും അവർ ഇപ്പോഴും അവരുടെ മതവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു. അവർ കുറ്റക്കാരാകുന്നു. പെന്തിക്കോസ്കാരുടെ സഭകളെയും ബാക്കിയുള്ള എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വലിയ സഹോദരിയെ സംയോജനത്തിലാക്കാൻ കഴിയുമായിരുന്നു. വചനത്തെ അവർ നിരസിച്ചു കളഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ അതിനെ ത്യജിച്ചു കളയുകയും തള്ളിക്കളയുകയും പരിഹസിക്കുകയും എല്ലാ കാര്യങ്ങളും വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ സാത്താന്റെ യോജനയായ സംഘടിത സഭയിൽ കൂടി വരാൻ ശ്രമിച്ചുകൊണ്ട് വരികയും എന്നിട്ട് ഞങ്ങളും ഇപ്പോൾ എണ്ണ വാങ്ങിക്കാനായി വരുന്നു എന്ന് പറയും. അവരിന്ന് ത്യജിച്ചു കളയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ അവർ തെറ്റുകാരാകുന്നു. നിങ്ങളത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ എടുക്കുക. നിങ്ങളുടെ ധാരണകൾ അവിടെ പ്രവർത്തിക്കുകയില്ല. അവരുടെ മതവിശ്വാസങ്ങൾക്ക് വേണ്ടി അവർ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തെ ത്യജിച്ചു കളഞ്ഞു. അതേ കാര്യം തന്നെ അവർ ഇന്നും ചെയ്യുന്നു. അവൻ വചനമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1:13 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇപ്പോൾ അവർ അവനെ വീണ്ടും ക്രൂശിക്കുന്നു. നമുക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് ബൈബിൾ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എത്ര പേരത് സ്വല്പം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു? അടുത്ത 15 മിനിറ്റ് നേരം കൂടി നിങ്ങൾ എനിക്ക് തരുമോ?
ഒരു നിമിഷം
നമുക്ക് എബ്രായർ ആറാം അധ്യായത്തിൽ നിന്നും സ്വല്പം നമുക്ക് വായിക്കാം. ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കാനോ എന്ന് എബ്രായർ ആറാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞേക്കാൾ രണ്ടാം വട്ടം അവനെ ക്രൂശിക്കാൻ കഴിയില്ലെന്ന്, നമുക്കത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നോക്കാം. ദൈവത്തിന്റെ വചനം സത്യമാകുന്നു, അത് ശരിയല്ലേ? എബ്രായർ 6:1. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയുമിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പ്രവൃത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ഇത് ചെയ്യും. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഏറ്റവും ആവശ്യമുള്ളതാണെന്ന് പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്നാനവും കൈവപ്പും പുനരുദ്ധാനവും രണ്ടാം വരവുമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം നിത്യമാണ്, അവയെല്ലാം തീർച്ചയായും സത്യമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇത് അസാധ്യമാണ്. ഒരു വാക്യം എന്നോടൊപ്പം വായിക്കുക, നാലാം വാക്യം നിങ്ങൾ എന്നോടൊപ്പം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിക്കുകയും വരവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചവർ, അവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് വീണ്ടും തിരിക്കാൻ കഴിവുള്ളതല്ല. അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുന്നു. ഇപ്പോൾ ഇതെന്റെ വാക്കുകളാണോ അതോ അവന്റെയോ? അറിവിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഓർക്കുക, അവർക്കതൊരിക്കലും കിട്ടിയില്ല. അവർ അതിർത്തി രേഖ വരെ പോകുന്ന വിശ്വാസികളാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം അത് വായിക്കുന്നതിൽ കൂടെയോ അത് കാണുന്നതിൽ കൂടെയോ പരിജ്ഞാനം ലഭിക്കുന്നു. എന്നിട്ട് അതിനെ നിഷേധിച്ചു കളയുന്നു. പിന്നെ അവരെ രക്ഷിക്കുവാൻ അസാധ്യമാണ്. നിങ്ങളിതിപ്പോൾ വായിച്ചുവല്ലോ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതിനെ മനസ്സിലാക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കൊരിക്കലും അത് മനസ്സിലാവുകയില്ല. അതിപ്രകാരമുള്ള വിശ്വാസികളെ പോലെയാണ്. ഇത് ആ യാത്രയുടെ അതേ മാതൃകയാണ്. ഈ മൂന്നാമത്തെ പുറപ്പാട് ബാക്കിയുള്ളതിന്റെ ഒരു മാതൃകയാണ്. പിൻകാലങ്ങളിലേക്ക് നോക്കൂ. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കട്ടെ. എന്റെ പദപ്രയോഗത്തെ ക്ഷമിക്കുക. ഇസ്രായേൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെയായി 12 പേരെ വിളിച്ചു, അവരുടെ സഭാസമുദായത്തിന്റെ തലവന്മാർ. എന്നിട്ട് അവരെ വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുചെന്ന് നിർത്തി വരുവാനിരിക്കുന്നതായ നല്ല കാര്യങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ട് തിരികെ വന്നിട്ട് പറഞ്ഞു, നാം ഇത് ചെയ്യാൻ കഴിവുള്ളവരല്ല. എന്നാൽ 12 പേരിൽ 2 പേർ അവിടെ ഉണ്ടായിരുന്നു, യോശുവയും കാലേബും. അവർ പറഞ്ഞു, അവർ വചനത്തിലേക്ക് നോക്കിയിരുന്നു, ദൈവം പറഞ്ഞത് നമ്മുടേതാണ്, അതുകൊണ്ട് നാം അതെടുക്കുവാൻ കൂടുതൽ കഴിവുള്ളവരാണ്. അത് ശരിയല്ലേ? എന്തായിരുന്നു അത്? അതിർത്തി രേഖയിലുള്ള വിശ്വാസികളാകുന്നു. നോക്കൂ, യഥാർത്ഥത്തിൽ അവർ സഭയിലാണ് ജനിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ജനങ്ങളുടെ തലവന്മാരാണ്. അതിപ്രകാരം പറഞ്ഞാൽ അവർ ബിഷപ്പുമാരായിരുന്നു. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് കാണിക്കപ്പെട്ടിരുന്നിടത്തേക്ക് അവർ നേരെ നടന്നു ചെന്നു. അവിടെ ഒരു ദേശമുണ്ട്. അവർ ഒരിക്കലും ഇതിനു മുമ്പ് അവിടെ പോയിരുന്നിട്ടില്ല. അതവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ അതവിടെ ഉണ്ടെന്നുള്ളത് കാണുവാനായി അവർ കടന്നു വന്നു. യോശുവയും കാലേബും കൂടി പോയിട്ട് ഒരു കുലം മുന്തിരിങ്ങ എടുത്തുകൊണ്ട് വന്നു. ഇതിൽ ചിലത് അവർ തിന്നട്ടെ. അവർ ആ ദേശത്തിന്റെ നല്ലത് ആസ്വദിക്കുകയും എന്നിട്ട് തിരികെ വന്നിട്ട് പറഞ്ഞു, നമുക്കത് സാധ്യമല്ല, നമുക്കതൊട്ടും സാധ്യമല്ല. അതേ കൂട്ടർ ഇവിടെ ഇതാ യേശു ക്രിസ്തുവിന്റെ സമയത്തും ഉണ്ടായിരുന്നു. റബ്ബി, അവിടുന്ന് ദൈവത്തിങ്കിൽ നിന്നും അയക്കപ്പെട്ട ഉപദേശമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നോക്കൂ, അതിർത്തി രേഖയിലാണ് അവർ നിൽക്കുന്നത്. നീ ദൈവത്തിൽ നിന്ന് വന്ന ഉപദേശമാണെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ വേറൊരുവിനെ ചെയ്യാൻ കഴിയുകയില്ല. ദൈവം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിൽ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല? എന്തുകൊണ്ടത് അവർ എടുത്തില്ല? അതിർത്തി രേഖയിലുള്ള വിശ്വാസികളാണ്. അതിർത്തി രേഖയിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ഇത് അവർ മൂന്നാമത്തെ പുറപ്പാടിൽ വന്നിരിക്കുന്നു. അതേ അടയാളങ്ങളും അതേ വെളിപ്പെടുത്തലുകളും, അതേ ക്രിസ്തുവും അതേ പരിശുദ്ധാത്മാവും, അതേ പ്രവൃത്തികളും, അതേ ദൈവവും, അതേ സന്ദേശവും. അവർക്കത് എടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ കൂട്ടായ്മയുടെ കാർഡ് വിട്ടുകളേണ്ടിയിരിക്കുന്നു. എന്താകുന്നു അത്? അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനമുണ്ടായിരുന്നു. അവരത് നോക്കുകയും യഥാർത്ഥമായി സത്യമാണെന്ന് കണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്കത് നിഷേധിക്കാൻ പറ്റുകയില്ല. മാസികകൾക്ക് അവയത് കണ്ടിരിക്കുന്നുവെന്ന് സാക്ഷ്യം പറയേണ്ടിയിരിക്കുന്നു. പടങ്ങളും പത്രങ്ങളും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടുള്ള എന്നുള്ള പ്രമാണങ്ങളും, ഡോക്ടേഴ്സിന്റെ രോഗികളെ കുറിച്ചുള്ള പ്രസ്താവനകളും, അവയ്ക്കെല്ലാം അത് അവനാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവയിൽ ഒരെണ്ണം പോലും ഈ കാലങ്ങളിൽ കൂടി തെറ്റിപ്പോയിട്ടില്ല. അവയിൽ ഓരോന്നും അതുപോലെ തന്നെ വള്ളിയും പുള്ളിയും തെറ്റാതെ സംഭവിച്ചു. അത് ദൈവമായിരുന്നില്ലെന്ന് അവർക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ അവർക്കത് സ്വീകരിക്കാൻ പറ്റുകയില്ല. ചിക്കാഗോയിലുള്ള ആ ഒരു കൂട്ടം കർത്തൃസേവകർ 300+ പേർ അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി വരികയായിരുന്നു. എവിടെയാകുന്നു അവർ? അതിന്റെ വില വളരെയധികമാണ്. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്താകുന്നു ഇത്? അവർ അപ്രകാരം ചെയ്യുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? അവർ അവരെ തന്നെ മാറ്റിയിട്ട് ദയക്കും ന്യായവിസ്താരത്തിനും ഇടയ്ക്കാകുന്നു. കാരണം ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർക്ക് ഇത് അസാധ്യമാണ്. അതിലേക്ക് നോക്കുവാനായി അവർ കൊണ്ടുവരപ്പെട്ടു. കൂടാതെ സത്യത്തിന്റെ പരിജ്ഞാനവും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ നല്ല വചനത്തെ ആസ്വദിക്കുകയും ചെയ്തു. അവരതിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവരെ വീണ്ടും അവർക്ക് തന്നെ പുതുക്കേണ്ടിയിരിക്കുന്നു. ആരെയും ശരിയെങ്കിൽ ഇപ്പോൾ ഞാനത് ചെയ്യുമെന്ന്. ശരി, നിങ്ങൾ പ്രസ്ബിറ്റേറിയൻകാരും നിങ്ങൾ മെതഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും ലൂതർകാരും കൂടാതെ ഈ ഫുൾ ഗോസ്പൽ ബിസിനസ്സുകാരുടെ കൂട്ടവും അവർ വരുന്നുവെന്ന് പറയുകയും സന്ദേശത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ, എന്നാൽ സഭകളില്ല. നിങ്ങൾക്ക് സഭയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിൽ കടക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്, വ്യക്തിപരമായിട്ട് അത് ശരിയാകുന്നു. എന്നാൽ പ്രസ്ബിറ്റേറിയൻ സഭക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും കൂടി അവരുടെ പ്രമാണങ്ങളുമായിട്ട്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ മെതഡിസ്റ്റുകാർ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. നിങ്ങൾ ട്രിനിറ്റേറിയൻകാർ സഭക്കാർ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്വീകരിച്ചിട്ട് ഓരോരുത്തരും സ്നാനപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ ഒറ്റയ്ക്ക് ആളുകൾ കടന്നു വന്നിട്ട് അതുപോലെ ചെയ്യും. അത് ശരിയാണ്, അത് അവന്റെ വരവിന്റെ അടയാളമാകുന്നു. എന്നാൽ സഭകൾ അവർ സത്യത്തെ കണ്ടിരിക്കുകയും അവരുടെ സഭാസമിതികളിൽ അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു. എങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിൽ കുറ്റക്കാരാകുന്നു. ദൈവത്തിന്റെ വചനത്താൽ ഞാൻ അവരെ കുറ്റാരോപണം ചെയ്യുന്നു. സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് അവരെ കുറ്റാരോപണം ചെയ്യുന്നത്? ദൈവം സ്വയമായും വ്യക്തമായിട്ട് തന്റെ വചനത്തിൽ ഈ അവസാന നാളുകളിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയും സ്വയം തന്നെ അവനെ ഇപ്പോൾ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ അതിനെ തണുത്ത മട്ടിൽ തള്ളിക്കളഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവദൂഷണം പറയുന്നതിലും കുറ്റക്കാരാകുന്നു. അത് ശരിയാകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വീണ്ടും കൊണ്ടുപോകുന്നു. അവിടെ തിരുവെഴുത്തുകളിൽ കൂടി വീണ്ടും ഇത് നമ്മോട് എന്ത് പറയുന്നു? അസാധ്യമെന്ന് മാത്രമല്ല, എന്നാൽ അത് നിങ്ങളെ നിത്യമായും ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുകയും അതിനെക്കുറിച്ച് പരിഹസിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാൻ പറ്റുകയില്ല. ഇപ്പോൾ നോക്കൂ, വചനത്തെ നിങ്ങൾ ആസ്വദിച്ചിരിക്കുന്നു, അതിർത്തി രേഖയിൽ നിൽക്കുന്ന വിശ്വാസികളാകുന്നു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം അവർ വിശ്വാസികളല്ലായിരുന്നുവെന്ന്. അവർ വിശ്വാസികളായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസികളെന്ന് സ്വയം ഭാവിക്കുന്നവരാകുന്നു. എന്നാൽ വചനത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ അവർ ഇസ്രായേലിയരായിരുന്നു. അവർ രക്തത്തിനടിയിലായിട്ട് വെളിയിൽ വന്നു. മോശയുടെ അടയാളങ്ങൾക്ക് കീഴിൽ അവർ കടന്നു വന്നു. ആ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ കണ്ടിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ദൂരെയുള്ള ആ ദേശത്തെത്തിക്കും. എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനം സംഭവിക്കാൻ പോകുന്നതിന്റെ മുഖ്യതയിലെത്തിയപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഓ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല. നോക്കൂ, ദൈവം ചെയ്ത വാഗ്ദത്തിനനുസരിച്ചുള്ള ശരിയായ ദേശമായിരുന്നു എന്നുള്ളതിന് തെളിവായ മുന്തിരിങ്ങാക്കുളകളുമായി ഇത് അവർ അവിടെ നിൽക്കുന്നു. ദൈവത്തിന്റെ വചനം ശരിയാണ്, ഞാൻ നിങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുന്നു ദൈവം പറഞ്ഞു. എന്നാൽ പരിതസ്ഥിതികൾ, ദൈവമേ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി, ഞങ്ങൾക്കത് കഴിയുകയില്ല. എന്തൊക്കെയായിരുന്നാലും കാര്യമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരാധനാലയം ഒരു പഴയ തോടുപോലെ ഇവിടെ നിൽക്കുമ്പോൾ ആരോ വന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ബില്ലി, ഇതുപോലെയുള്ള സന്ദേശങ്ങളുമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതിന്റെ 4 തൂണുകളോടായിരിക്കും പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഈ 4 തൂണുകളോടായിരിക്കും പ്രസംഗിക്കുന്നത്, എന്നാൽ ദൈവത്തിന് ആ തൂണുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉയർത്താൻ കഴിയും. അതാകുന്നു അത്, അത് സത്യമാകുന്നു. ഞാൻ പറഞ്ഞു, ഇതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, നമുക്കത് എടുത്തു നോക്കാം. ഒരിടത്ത് ഇത് ശബ്ദമുണ്ടാക്കി കാട്ടുന്നു, എന്നാൽ ഇത് തെളിയിക്കേണ്ട സമയം വരുമ്പോൾ അത് വ്യത്യസ്തമാകുന്നു. അതെ, അതാകുന്നു വ്യത്യസ്തതയുണ്ടാക്കുന്നത്. ശരി, ഇവിടെ അവരുടെ മതവിശ്വാസങ്ങളാൽ വീണ്ടും അവർ അവനെ ക്രൂശീകരിക്കുന്നു. ഇപ്പോൾ എബ്രായർ 6-ാം അധ്യായം നാം മുമ്പോട്ട് തുടർന്നു പോകുന്നു. നമുക്കിത് തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കാൻ കഴിയും, നമുക്ക് ധാരാളം സമയമുണ്ട്. ഞാനൊരു തിരുവെഴുത്ത് കൂടി കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് എബ്രായർ 6-ാം അധ്യായമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പുതുക്കുവാൻ കഴിവുള്ളതല്ല. കൂടുതൽ മുമ്പോട്ട് പോകാനായി നമുക്ക് സമയമില്ല, കാരണം എന്റെ വശം വേറൊരു വേദവാക്യം ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ വായിക്കാനായിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശീകരിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? എന്ത്? അതിനെ ആസ്വദിക്കുകയും അതിനെ സത്യമാണെന്നറിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നിന്ന് ത്യജിക്കുകയും ചെയ്യുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? ഇത് അസാധ്യമാണ്. അതുകൊണ്ട് ഈ രാജ്യവും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ജനങ്ങളും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സഭകളും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ അതിനെ നിഷേധിച്ചു കളഞ്ഞിട്ട് ഈ സന്ദേശത്തെ ക്രൂശീകരിക്കുന്നു. അവർ സത്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ക്രൂശീകരിച്ചിരിക്കുന്നു. യേശുവിനോട് അവർ എങ്ങനെയാണ് ചെയ്തത്? അവർ അവനെ നാണം കെടുത്തിട്ട് അവനിൽ നിന്ന് അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു, ജീവന്റെ രാജകുമാരനെ കുരിശിൽ തൂക്കിയിട്ട് ആണിയടിച്ചു. അവരുടെ മതവിശ്വാസങ്ങളാൽ അതേ കാര്യങ്ങൾ അവരെന്ന് ചെയ്തിരിക്കുന്നു. അവർ അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. അവർ സുവിശേഷത്തിന്റെ നന്മകളെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അതിന് വേറെ കാര്യങ്ങളാൽ വെക്കുന്നതിൽ ശ്രമിക്കുന്നതിൽ കൂടി അവനെ കുരിശിൽ തറയ്ക്കുന്നു. ഓ ദൈവമേ, എന്തുകൊണ്ടാണത്? അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവസാനത്തെ ഉദ്ധാരമായ അവനെ, അതായത് ഏറ്റവും വിലയേറിയ വ്യക്തിയെ, എന്തുകൊണ്ടാണ് അവർ അത് ചെയ്തത്? അവർ അവനെ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്നവർ ചെയ്യുന്നത്? ഇതാകുന്നു സത്യമെന്ന് അവർക്കറിയാൻ പാടില്ലാത്തതിനാലാണ്. അതിനെപ്പറ്റി അവർ അന്ധരും മൂകരുമാകുന്നു. അവർക്കത് അറിയില്ലാതാകുന്നു. കാരണം അവരുടെ ആചാര മര്യാദകളും മതവിശ്വാസങ്ങളും അവരെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങൾ ഞാനിത് പറഞ്ഞു തീർക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ചൂടാകുന്നു എനിക്കറിയാം, ഞാനും ചൂടാകുന്നു. എന്നാലോ സഹോദര, ഈ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇത് ജീവനാകുന്നു. ശ്രദ്ധിക്കൂ, ഇത് ഇപ്രകാരമുള്ള ഒരു കാര്യമല്ല. അതായത് ഇതിനെക്കുറിച്ച് നാം സംസാരിക്കുകയും അതിനുശേഷം സംഭവിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മോടുകൂടി ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നാം സാക്ഷ്യം പറയുകയല്ല, അവൻ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്നാണ് നാം പറയുന്നത്. ഇത് നമ്മുടെ സമയമാകുന്നു. സഭയെടുക്കപ്പെടുന്നത് കാണാൻ നാം ജീവിച്ചിരിക്കാൻ ഇടയായെന്ന് വരികയില്ല. ഇന്ന് ഞാൻ മരിച്ചുപോയേക്കാം, നിങ്ങൾ ഇന്ന് മരിച്ചു പോയെന്ന് വന്നേക്കാം, എനിക്കറിയില്ല. എന്നാൽ ഉൾപ്രാവണം അടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് അവൻ വരുമ്പോൾ നാം അവിടെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ളവരും, അതായത് പിൻകാലങ്ങളിൽ കൂടി ഇത് വിശ്വസിച്ചവരും ഇതിനായി കാത്തിരുന്നവരും അവിടെ ഉണ്ടായിരിക്കും. അവരുടെ സമയത്തെ പ്രകാശത്തിൽ അവർ നടന്നു. അങ്ങനെ പ്രകാശം ഇവിടെയായിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നിങ്ങളുടെ മതവിശ്വാസങ്ങളെ വിട്ടുകളഞ്ഞിട്ട് വചനത്തെ വിശ്വസിക്കുക. ഇത് സത്യമാകുന്നു. വചനം സത്യമാകുന്നു. യേശു പറഞ്ഞു, എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ജീവനെ നിങ്ങൾ നിരസിക്കുമ്പോൾ എങ്ങനെയാണ് ജീവനെ സ്വീകരിക്കാൻ കഴിയുന്നത്? ഒരു തത്വസംഹിതയെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക? അത് മരണമാകുന്നു. ജീവന്റെ വാക്കുകൾ എങ്ങനെയാണ് എടുക്കുന്നത്? ജീവന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് മരണത്തെ എടുക്കുമോ? എങ്ങനെയാണ് അതിനെ രണ്ടിനെയും കൂടി ഒരു സമയത്ത് നിങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരും സകല തത്വസംഹിതകളും ഭോഷ്ക് പറയുന്നതും ദൈവത്തിന്റെ വചനം സത്യവുമാകുന്നു. ആരെങ്കിലും ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ടേപ്പുകൾ ലോകമെങ്ങ് പോകുമെന്ന് ഞാൻ അറിയുന്നു. ആരെങ്കിലും ഒരു വ്യക്തിയോ ഒരു ബിഷപ്പോ എന്റെ പഠനമുറിയിൽ വരികയോ അല്ലെങ്കിൽ ഈ സഭയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും പുതിയ നിയമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടുള്ള ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുന്നു. ഏതൊരു വ്യക്തിയും ബൈബിളിൽ എങ്ങനെയാണ് സ്നാനപ്പെട്ടതെന്നും അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ സ്നാനപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനു വേണ്ടി വീണ്ടും സ്നാനപ്പെടേണ്ടി വന്നെന്നും എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മതവിശ്വാസത്തിൽ തന്നെ നിൽക്കാൻ പോകുന്നുവോ? നിങ്ങളുടെ തത്വസംഹിതകളിൽ തന്നെ നിന്നിട്ട് മരിക്കാൻ പോകുന്നുവോ? നിങ്ങൾ കുറ്റക്കാരാകുന്നു. അധർമ്മം നിറഞ്ഞ കൈയാൽ നിങ്ങൾ ജീവന്റെ രാജകുമാരനായ ജീവന്റെ വചനത്തെ ജനങ്ങൾക്ക് ക്രൂശിക്കുന്നു. ഇപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർക്കതറിയില്ല. ഇന്ന് മനുഷ്യർ അജ്ഞാതരെ പോലെ നടക്കുന്നു. അത് സത്യമാണെന്ന് അവർക്കറിയില്ല. അതേതോ രീതിയിലുള്ള ചില പ്രമാണങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ വെളിപാടിൽ കടക്കുന്നതിനെ അവർ അത്രയും ആഴത്തിൽ കുഴിക്കുന്നില്ല. അവർ അത്രയും പ്രാർത്ഥിക്കുന്നില്ല. അവർ അത്രയും ദൈവത്തെ വിളിക്കുന്നില്ല. അത് വളരെ സാധാരണമായി എടുത്തിട്ട് ഓ ശരി, അത് തീർച്ചയായും ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. സാത്താൻ അത് തന്നെ വിശ്വസിക്കുന്നു. ചില ആളുകൾ വിശ്വസിക്കുന്നതെന്ന് അവകാശപ്പെടുന്നതിലും കൂടുതൽ സാത്താൻ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ വെറുതെ വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു. എന്നാൽ പിശാച് വിറയ്ക്കുന്നു. കാരണം അവന്റെ ന്യായവിധി അടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. ജനങ്ങൾ വിശ്വസിച്ചിട്ട് വരാനിരിക്കുന്ന ന്യായവിസ്താരത്തെക്കുറിച്ച് യാതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായും അവനെ ക്രൂശീകരിക്കുന്നതിൽ കുറ്റക്കാരാകുന്നു. തുടക്കത്തിൽ അവരെ കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ച അതേ വചനത്താൽ ഇവരെ കുറ്റക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ തലമുറയെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. യേശു പറഞ്ഞു, ആർക്ക് എന്നെ കുറ്റക്കാരനെന്ന് പറയാൻ കഴിയും? അവൻ വചനം ജഡമായതായിരുന്നു. ഇന്ന് അതേ വചനം ശരീരമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് തന്റെ കുറ്റാരോപണ സമയത്ത് പറഞ്ഞു. നമുക്കത് വായിക്കാം. അവരെന്താണ് ചെയ്തതെന്ന് പത്രോസ് കണ്ടപ്പോൾ, നോക്കൂ, പത്രോസ് അവരെന്താണ് ചെയ്തത് അതിനെ കർത്താവിന് വേണ്ടി പ്രതിരോധിക്കുകയായിരുന്നു. സുവിശേഷം എന്താണെന്നുള്ളതിനെ ഞാൻ പിന്താങ്ങുന്നു. ഒരു മനുഷ്യനായ ക്രിസ്തു എന്ന വചനത്തെ കൊന്നതിനായി പത്രോസ് അവരെ കുറ്റാരോപണം ചെയ്യുകയായിരുന്നു. വചന മനുഷ്യനിൽ കൂടി വെളിപ്പെടുത്തതിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ തലമുറയെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. പത്രോസ് പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിക്കുക. അവന്റെ ധാർമ്മിക രോഷം വളരെ ഉയർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2:22 തൊട്ട് നമുക്കതിനെ ശ്രദ്ധിക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നാസറായ യേശുവിനെ നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ തന്നെ ചെയ്യിച്ചിരിക്കുന്നു. അവർക്കെങ്ങനെ തോന്നിയിരിക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ. അത് ശ്രദ്ധിക്കുക. ഇസ്രായേൽ പുരുഷന്മാരെ, രാജകുമാരന്മാരും നിങ്ങൾ സഭാ മനുഷ്യരും നിങ്ങൾ വിശുദ്ധ മനുഷ്യരും നിങ്ങൾ പുരോഹിതന്മാരുമായ പുരോഹിതൻ പുരുഷന്മാരെ, ദൈവപുരുഷന്മാരെന്ന് കരുതപ്പെടേണ്ടിയവരായ പുരുഷന്മാരെ, ഈ വാക്കുകളെ ശ്രദ്ധിക്കുക. നസറായനായ യേശു നിങ്ങളുടെ ഇടയിൽ ദൈവത്താൽ കാണിച്ചു തന്നവനായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുരോഹിതന്മാരോട് ജനങ്ങളോട് ഞാൻ പറയുന്നു, നസറായനായ യേശു, അതായത് പരിശുദ്ധാത്മാവ്, അവൻ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയിൽ കൂടി ഇവിടെ ആയിരിക്കുന്നു. അത് അവനിൽ ഉണ്ടായിരുന്ന ജീവനാകുന്നു. അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളിലും കൂടി സ്വയം അവനെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിലായിരിക്കുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ ഇവിടെ ഭിത്തികളിൽ ചുറ്റും കിടക്കുന്നു. മരിച്ചവരായ ജനങ്ങൾ ഇന്ന് ജീവിച്ചവരായി ഇവിടെ ഇരിക്കുകയും അർബുദ രോഗത്താൽ ചിഹ്നപ്പെട്ടവർ സൗഖ്യം പ്രാപിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇന്ന് കുരുടന്മാർ കാണുകയും ഇന്ന് മുടന്തന്മാർ നടക്കുകയും ചെയ്യുന്നു. അവൻ നസറായനായ യേശുവാകുന്നു. അവനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അവന്റെ പ്രവൃത്തിക്കായി മുൻനിർണയിച്ചു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ കൊന്നുകളഞ്ഞു. ഇതാണോ കുറ്റാരോപണം? അവൻ എന്താണ് കുറ്റാരോപണം ചെയ്യുന്നത്? ആ ന്യായാധിപ സംഘത്തെയാണ് കുറ്റാരോപണം ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാൻ സഭകളുടെ സംഘടനയെ കുറ്റാരോപണം ചെയ്യുന്നു. ഞാൻ പെന്തിക്കോസ്തുകാരെ കുറ്റാരോപണം ചെയ്യുന്നു. ഞാൻ പ്രസ്ബിറ്റേറിയൻകാരെ കുറ്റാരോപണം ചെയ്യുന്നു. അതുപോലെ ബാപ്റ്റിസ്റ്റിനെയും ലോകത്തിലുള്ള എല്ലാ സഭാ സമുദായങ്ങളെ കുറ്റാരോപണം ചെയ്യുന്നു. അധർമ്മത്താലും അത്യാഗ്രഹത്താലും നിങ്ങൾ ജീവന്റെ വചനത്തെ ജനങ്ങളുടെ മുമ്പിൽ ക്രൂശീകരിച്ചിരിക്കുന്നു. അതിനെ നിന്ദിക്കുകയും മതഭ്രാന്ത് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ദൈവമോ അതിനെ നമ്മുടെ ഇടയിൽ ഉറപ്പിച്ചിട്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും തെളിയിച്ചിരിക്കുന്നു. ഞാൻ ഈ തലമുറയെ കുറ്റാരോപണം ചെയ്യുന്നു. ദൈവം ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഇത് അവന്റെ വചനമാണെന്ന് ദൈവം തെളിയിച്ചിരിക്കുന്നു. ഒരു കൂട്ടം തത്വസംഹിതയും മതവിശ്വാസങ്ങളും അല്ലാതെ എന്താണ് നിങ്ങൾക്കുള്ളത്? ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്ക് എവിടെ കാണിക്കാൻ കഴിയും? എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ജീവന്റെ വചനത്തെ നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു. അതെ സാറേ. ഓ, എന്തൊരു ഭയാനകരമായ സമയത്താണ് നാം ജീവിക്കുന്നത്. അതെ, പത്രോസ് പറഞ്ഞു, ആധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങൾ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. നിങ്ങളുടെ മതവിശ്വാസങ്ങളാലും നിങ്ങളുടെ സംഘടനകളാലും സഭാ സമുദായങ്ങളാലും നിങ്ങളുടെ ഭക്തിയുടെ വേഷധാരണത്താലും നിങ്ങളുടെ ദൈവഭക്തിയുടെ വേഷധാരണത്താൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ സമയമിത കടന്നു വന്നിരിക്കുന്നു. അവസാന നാളുകൾ കടന്നു വന്നിരിക്കുന്നു. ഈ അവസാന നാളുകളിൽ മലാഖിയുടെ 4:4 ജനങ്ങളുടെ ഹൃദയങ്ങളെ തിരികെ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമായ പിതാക്കന്മാരുടെ ആദ്യത്തെ പെന്തിക്കോസ്തു വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ഈ അവസാന നാളുകളിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കതിനെ എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ കുറ്റക്കാരായിട്ട് ശിക്ഷാവിധിക്കുകയും ചോദ്യം ചെയ്യുകയും ദൈവം മുമ്പാകെ കുറ്റാരോപണം ചെയ്യുകയും ചെയ്യുന്നു. അതായത് അധർമ്മവും സ്വാർത്ഥതയും നിറഞ്ഞ സഭാ സമുദായങ്ങളുടെ കൈകളാൽ ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ ദൈവവചനത്തെ കുരിശിൽ തറച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റക്കാരായും ന്യായവിധിക്കായി തയ്യാറായിക്കൊള്ളാനും ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. പത്രോസ് വിളിച്ച അതേ കാര്യം തന്നെ ഞാൻ ചെയ്യുന്നു. അവൻ ആ തലമുറയെ മാനസാന്തരത്തിനായി വിളിച്ചു. ഈ തലമുറയെ മാനസാന്തരത്തിനായി ഞാൻ വിളിക്കുന്നു. ദൈവത്തോട് മാനസാന്തരപ്പെട്ടിട്ട് വചനത്തിന്റെ യഥാർത്ഥ സത്യത്തിലേക്ക് തിരികെ കടന്നു വരിക. നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരികെ വരിക. പരിശുദ്ധാത്മാവിലേക്ക് തിരികെ വരിക. കാരണം ദൈവത്തിന് അതിനെ മാറ്റാൻ കഴിയുകയില്ല. വിശ്വാസികൾ അലിയാടാളം നടക്കുമെന്ന് ദൈവം പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് നിത്യതയിൽ കൂടി അവനെ പാലിക്കേണ്ടിയിരിക്കുന്നു. അതവന്റെ വചനമാകുന്നു. കൈകുലുക്കുവാനോ അല്ലെങ്കിൽ തിരുവത്താഴം എടുക്കുവാനോ നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആശയമായിരിക്കാം അത്. അതേതൊരു മനുഷ്യനും ഏതൊരു മദ്യപാനിക്കും ഏതൊരു അവിശ്വാസിക്കും ചെയ്യാൻ കഴിയും. ഏതൊരു അനുകാരിക്കും ഏതൊരു വേശിക്കും അത് ചെയ്യാൻ കഴിയും. തിരുവത്താഴമെടുക്കുക, സാമാന്യ സംഘടനയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കുക, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ യേശു പറഞ്ഞ തെളിവിതായിരിക്കും, ഈ അടയാളങ്ങൾ നടക്കുമെന്നതാണ്. അടയാളങ്ങൾ നടക്കാനിടയുണ്ട് എന്നല്ല, അവരാൽ നടക്കുമെന്നാണ്. വിശ്വസിക്കുന്നവരാൽ എല്ലാ തലമുറയിലും അത് നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതിയ ഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. രോഗികളെ സൗഖ്യപ്പെടുത്തുവീൻ, മരിച്ചവരെ ഉയർത്തുവീൻ, ദുഷ്ടാത്മാക്കളെ പുറത്താക്കുവീൻ, സൗജന്യമായി ലഭിച്ചതുപോലെ സൗജന്യമായി കൊടുപ്പീൻ. ഈ പൈസ ഉണ്ടാക്കുന്നതായ വലിയ പദ്ധതികളും മറ്റു കാര്യങ്ങളും ഇന്ന് അതിനെ വലിച്ചെടുത്തെറിഞ്ഞിരിക്കുന്നു. അവർ ന്യായവിധിയാൽ അത്രമാത്രം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. അതെ സാറേ. ഓ ദൈവമേ, നമുക്കതിപ്പോൾ കാണാം. മാനസാന്തരത്തിനായി വിളിക്കുക. എന്റെ കുറ്റാരോപണം ഇപ്പോൾ ഈ പുതിയ കാൽവരി സഭയാകുന്നു. അതിവിശുദ്ധ സ്ഥലങ്ങളെന്നും വലിയ പ്രസംഗ പീഠങ്ങളെന്നും വിളിക്കപ്പെടുന്ന കത്തോലിക്ക സിദ്ധാന്തത്തിന്റെ ആൾക്കാരെയും കത്തോലിക്കരുടെ ആൾക്കാരെയും അതിനെ അവരുടെ പ്രസംഗ പീഠമെന്ന് വിളിക്കുന്നു. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും ലൂഥറിനും പെന്തിക്കോസ്തുകാരും
the most holy places there he receives
ഇതുപോലെയുള്ള ഈ അതിവിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ചാണ് അവൻ കുന്തം കൊണ്ടുള്ള ചീന്തലുകൾ ഏൽക്കപ്പെടുന്നത്. ഒരു പുതിയ കാൽവരിയാണത്. എവിടെയാണത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ആദിവിശുദ്ധ സ്ഥലങ്ങളായ പള്ളികളിലാണത്. എവിടെയാണ് അവർ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? അവരുടെ ഇടയന്മാരാലാകുന്നു. കപടനാട്യക്കാരെ, ഇടയന്മാരെ, നിങ്ങൾക്കതിൽ നല്ലതുപോലെ അറിയാം. ഞാൻ ദേഷ്യപ്പെടുകയല്ല, എന്നാൽ എന്തോ എന്റെ ഉള്ളിൽ എന്നെ പ്രക്ഷോഭിപ്പിക്കുന്നു. ദൈവം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഇടയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എവിടെ നിന്നാണ് അവന് തന്റെ ഒരു വശത്തായിട്ട് തുളകൾ കിട്ടിയിരിക്കുന്നത്? എവിടെ നിന്നാണ് അവന് ഈ മുറിവുകൾ കിട്ടിയിരിക്കുന്നത്? അത് കാൽവരിയിൽ വെച്ച് കിട്ടിയതാണ്. ഇന്ന് അവനത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അത് പ്രസംഗപീഠത്തിൽ നിന്നാണ്. എവിടെ നിന്നാണത് വരുന്നത്? അത് യെരുശലേമിൽ നിന്നാണ്. ഇന്നത് എവിടെ നിന്നാണ് വരുന്നത്? അത് സഭാസമുദായങ്ങളിൽ നിന്നാണ് വരുന്നത്. അവനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഇന്നും ചെയ്യുന്നത്. അവന്റെ രണ്ടാമത്തെ കാൽവരിയിൽ അവന് വചനത്തിനെതിരായി കുത്തുകൊള്ളപ്പെടുന്നു. അതാണ് അവനെ കുത്തിത്തുളയ്ക്കുന്നത്. അവൻ ആരാകുന്നു? അവൻ വചനമാകുന്നു. അവൻ വചനമാകുന്നു. എവിടെ നിന്നാണ് അവൻ ഏറ്റവും കഠിനമായി കുത്തിത്തുളയ്ക്കപ്പെടുന്നത്? അന്നത്തേതുപോലെ തന്നെ വിശുദ്ധ സഭകളുടെ പ്രസംഗപീഠത്തിൽ നിന്നുമാണ്. ഈ തലമുറയെ കുറ്റാരോപണം ചെയ്യാൻ എനിക്കൊരു അവകാശമുണ്ട്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സേവകൻ എന്ന നിലയ്ക്ക് അവന്റെ അടയാളങ്ങളോടുകൂടിയും അവൻ ദൈവമാണെന്നുള്ള തെളിവിനോടുകൂടി എനിക്കിത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ തലമുറയ്ക്കെതിരായിട്ട് ഒരു കുറ്റാരോപണത്തെ കൊണ്ടുവരാനുള്ള അവകാശം എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവന് കിട്ടിയിരിക്കുന്ന ഏറ്റവും കഠിനമായ കുന്തമനകൾ ഈ പ്രസംഗപീഠത്തിൽ നിന്നുമാണ്. അവിടെ വെച്ച് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ തരത്തിലുള്ളതിനെ കേൾക്കാൻ പോകരുത്, അത് സാത്താനിൽ നിന്നുമുള്ളതാണ്. അവനെ സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുടെ സ്ഥാനത്ത് നിന്നുമാണ് അത് വരുന്നത്. യേശു സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന അതേ അടയാളങ്ങൾ, ദൈവത്തിന്റെ വചനം ഇരുതലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു, വചനം ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു. അതിനെ അവർ പിശാച് എന്ന് വിളിക്കുന്നു. അതും എവിടെ നിന്നാണ് വിളിക്കുന്നത്? വിശുദ്ധ സ്ഥലമായ പ്രസംഗപീഠത്തിൽ നിന്നും വിളിക്കുന്നു. ഓ ദൈവമേ, എങ്ങനെ അവന് താഴേക്ക് നോക്കാൻ കഴിയും? ദയതോന്നനമേ, അതുമാത്രം മതി, നിന്റെ അനുഗ്രഹം മാത്രം മതി. ന്യായവിധിക്കായി മുന്നോട്ട് പോകുകയല്ലാതെ നമുക്ക് മറ്റു യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നാം ന്യായവിധിയിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവന്റെ കഠിനമേറിയതായ കുത്തുകൾ പ്രസംഗപീഠത്തിൽ നിന്നുമാണ് വരുന്നത്. അവിടെയാണ് അവന്റെ പുതിയ കാൽവരി. പ്രസംഗപീഠത്തിൽ വെച്ച് അവന്റെ വചനത്തെ അവർ ക്രൂശീകരിച്ചു. അത് ശരിയാണ്. എങ്ങനെയാണ് അവർ അത് ചെയ്തിരിക്കുന്നത്? അവരുടെ ദൈവഭക്തിയുടെ വേഷത്താൽ അത് ചെയ്തിരിക്കുന്നു. അത് യഥാർത്ഥമാണ്. പരിഹാസികളായ കേൾവിക്കാരാൽ അവന് കിരീടം വെച്ചിരിക്കുന്നു. അവന് പുതിയൊരു മുൾക്കിരീടം കിട്ടിയിരിക്കുന്നു. പരിഹാസികളാൽ പ്രസംഗപീഠത്തിൽ നിന്ന് കുത്തി തുളയ്ക്കപ്പെടുകയും പരിഹാസികളാൽ കിരീടം വയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ വീണ്ടും ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ? വചനത്തിനെതിരായുള്ള മനുഷ്യനിർമ്മിതമായ മതവിശ്വാസങ്ങളാലും സഭാ സമുദായങ്ങളിലെ ഉപദേഷ്ടാക്കന്മാരാലും അവന്റെ വസ്ത്രങ്ങൾ ഉരിയപ്പെട്ടിരിക്കുന്നു. അവന്റെ വസ്ത്രങ്ങൾ ഉരിയുകയും ലജ്ജയിൽ അവനെ കുറ്റം വിധിക്കുകയും ചെയ്തു. എന്നെ വ്യർത്ഥമായവർ ഭജിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. വ്യർത്ഥമാണത്, യാതൊരു ഗുണവുമില്ല. ആരെയാണ് അവർ ഭജിക്കുന്നത്? അതേ ദൈവത്തെ അവർ ഭജിക്കുന്നു. ആദ്യത്തെ ക്രൂശീകരണത്തിലും അവർ അതേ ദൈവത്തെയാണ് ഭജിച്ചിരുന്നത്. അത് വ്യർത്ഥമായ ആരാധനയായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്നും. വ്യർത്ഥമായിട്ടാണ് അവർ ഈ സഭാസമുദായങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വൈദിക പാഠശാലകൾ വ്യർത്ഥമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ മതവിശ്വാസങ്ങൾ വ്യർത്ഥമാണ്. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുകയും ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. ജീവന്റെ രാജകുമാരനെ ക്രൂശീകരിക്കുന്നതിൽ അവർ കുറ്റക്കാരാണ്. അവന്റെ വചനത്തിനു വേണ്ടി മനുഷ്യന്റെ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നു. വ്യർത്ഥമായി അവരെന്നെ ഭജിക്കുന്നു. അവന്റെ വസ്ത്രങ്ങൾ അഴിക്കപ്പെടുകയും കുത്തിത്തുളയ്ക്കപ്പെടുകയും കിരീടം വയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തെരുവിൽ കൂടി അത് പോകുമ്പോൾ നിങ്ങളിൽ ചില സ്ത്രീകൾ നീണ്ട മുടിയുമായിട്ട് പോകുമ്പോൾ അവൾ പരിഷ്കാരമില്ലാത്തവളാണ് അല്ലേ എന്നവർ പറയും. ഓർക്കുക, അത് പരിഹാസികളാണ്. അതൊരു കിരീടമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. അത് നിനക്ക് മാനമായിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് അഭിമാനത്തോടെ ധരിക്കുക. ഹല്ലേലൂയ. നിന്റെ കർത്താവിന് വേണ്ടി ഒരു മുൾക്കിരീടം ധരിക്കുന്നത് പോലെ അതിനെ അഭിമാനത്തോടെ ധരിക്കുക. അത് അഭിമാനത്തോടെ ധരിക്കുക, ലജ്ജിക്കരുത്. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ഇസബേലുകൾ പറയുന്നത് എന്താണെന്ന് പ്രശ്നമാക്കരുത്. ഈ കപടവേഷധാരികളും ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നവരും പുൾപിറ്റിൽ നിന്നുകൊണ്ട് അവരെന്ത് പറയുന്നു എന്ന് ഗണ്യമാക്കാതെ ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, നീ അത് പാലിക്കുക മാത്രം ചെയ്യുക. പരിഹാസികളാൽ വീണ്ടും മുൾക്കിരീടം വയ്ക്കപ്പെടുകയും മതവിശ്വാസങ്ങളാൽ പ്രസംഗ പീഠത്തിൽ വെച്ച് കുത്തി തുളയ്ക്കുകയും ചെയ്യപ്പെട്ടു. അവനൊരു പുതിയ ഗോൽഗോത്ത കിട്ടിയിരിക്കുന്നു. അവനെ എവിടേക്കാണ് അവർ കൊണ്ടുപോയത്? ഈ മേൽവസ്ത്രം ധരിച്ചതായ ഗായക സംഘവും നിക്കർ ധരിക്കുന്ന സ്ത്രീകളും മുടി കത്തിരിച്ചവരും മുഖത്ത് ചായം തേച്ചവരും പള്ളിയിലെ ഗായക സംഘത്തിൽ പ്രത്യേക കഴിവോടെ മാലാഖമാരെ പോലെ നിന്ന് പാടുന്നു. അതാണ് അവന്റെ പുതിയ ഗോൽഗോത്ത. സോദോമിലെയും ഗൊമോറയിലെയും പോലെ ഒരു നിയമത്താൽ സുരക്ഷിതരായിട്ട് ആധുനികമായ രീതിയിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയുന്നു. ഒരു പെൺപട്ടി തെരുവിൽ കൂടെ പോകുന്നത് നിങ്ങൾ നോക്കുക. ചില പ്രത്യേക സമയത്ത് ഒരു ആൺപട്ടി പോലും അത് എവിടേക്കാണ് പോകുന്നതെന്ന് അവിടേക്ക് പോകുകയില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം സംഭവിക്കട്ടെ, എല്ലാവരും അവളുടെ പുറകെ ഓടും. അവർക്ക് എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞിട്ട് തെരുവിൽ കൂടി നടക്കുന്ന എന്തിനാണ്? അതങ്ങനെയല്ലെന്ന് എന്നോട് പറയണ്ട. അതൊരു തിരിച്ചറിയിക്കലാണ്. മനുഷ്യനെ കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർ സോദോമിലെ നിയമത്താൽ സുരക്ഷിതരാക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമം വെളിയിൽ അവർക്ക് നിയമാനുസരമല്ലാത്തതാകുന്നു. പ്രസംഗ പീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരായവർക്ക് പുരോഹിതന്റെ വസ്ത്രത്തിന് പകരം അടിപ്പാവട ആവശ്യമായിരിക്കുന്നു. ആ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അതിനെ അനുവദിക്കുകയും അതിനെതിരായി സംസാരിക്കാൻ ലജ്ജിക്കുകയും ചെയ്യുന്നു. കാരണം അങ്ങനെ ചെയ്താൽ അവരുടെ സഭാ സമുദായം അവനെ പുറത്താക്കിക്കളയും. പുരുഷന്റെ വസ്ത്രങ്ങളെ സ്ത്രീ ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് യഹോവയ്ക്ക് വെറുപ്പാക്കുന്നു എന്ന് പറയുന്ന ദൈവവചനത്തെ അവർ സഭയ്ക്ക് മുമ്പാകെ ഇങ്ങനെ ക്രൂശീകരിക്കുന്നു. ഞാൻ ആ കാര്യത്തെ കുറ്റം വിധിക്കുന്നു. ജനങ്ങളുടെ മുമ്പാകെ ദൈവവചനത്തെ ക്രൂശീകരിക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. മുടി കത്തിരിക്കുകയും ആൾ തിരക്കിൽ നിക്കർ ധരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ പള്ളിയിലെ ഗായക സംഘത്തിൽ പാടാൻ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, എവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഏതോ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ നിന്ന് ഒരു ഡസനോളം വരെ പിടിച്ചുകൊണ്ടുവരാൻ കർത്താവിനോട് പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ട് മരിച്ചുപോകും. ആത്മാവിന്റെ വിവേചനത്താൽ അവിടെ നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിക്കുക. അവർ ഇതുപോലെ അവിടെ നിൽക്കുകയും അവരുടെ മേലുള്ള കാര്യങ്ങളെ നോക്കുകയും ചെയ്യുക. വൃത്തികെട്ടതും അഴുകിയതും കുറയപ്പെട്ടവരും സിഗരറ്റ് വലിയും അങ്ങനെയെല്ലാമായിട്ട് അവർ ജീവിച്ചു പോകുന്നു. എന്നിട്ട് പള്ളിയിലെ ഗായക സംഘത്തിൽ ഒരു മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ അവസ്ഥയിലായിട്ട് പാടുന്നു. ശ്രോതാക്കൾ അവരെ ഈ ദശയിലൊന്ന് കാണട്ടെ. അവൾക്കത് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും. ഒരു ക്രിസ്തീയ ജീവിതം എന്നത് പവിത്രമായതും വിശുദ്ധിയുള്ളതുമാണ് സേവകരെ. അവരുടെ അഴുക്കിന്റെയും വൃത്തികേടിന്റെയും കാരണത്താൽ ഞാൻ അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുറ്റാരോപണം ചെയ്യുന്നു. അവർ സുവിശേഷത്തെ മാരക്കേടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരെ മതഭ്രാന്തർ എന്ന് വിളിക്കുന്നു. അത് പഴയ പരിഷ്കാരികളാണെന്ന് പറയുന്നു. അസംബന്ധമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ കുറ്റാരോപണം ചെയ്യുന്നു. ആധുനിക രീതിയിലുള്ള വസ്ത്രങ്ങൾ ഊരിക്കളയുന്നത് തെരുവിലും എന്നിട്ട് ഗായക സംഘത്തിൽ പാടുകയും ചെയ്യുന്നു. സിഗരറ്റ് വലിക്കുകയും വൃത്തികെട്ട തമാശകൾ പറയുകയും ചെയ്യുന്നു. ആറാമതിന് ശേഷം മൂന്നോ അല്ലെങ്കിൽ നാലോ ഭർത്താക്കന്മാരെ വെക്കുന്നു. എന്നിട്ട് ഗായക സംഘത്തിൽ വന്ന് പാടുന്നു. കാരണം അവൾക്കൊരു നല്ല ശബ്ദമുണ്ടായിരിക്കും. നിങ്ങൾ ദരിദ്രനായ വിവേകശാലിയും ആത്മീകമായി നഷ്ടപ്പെട്ടവരുമാകുന്നു. നിങ്ങളുടെ സ്വന്തമായ കാരണത്താൽ നിരാകരിക്കപ്പെട്ടവരും മറ്റേതൊരു മനുഷ്യനും വായിക്കാൻ കഴിയുന്ന പോലെ അതേ ബൈബിൾ നിങ്ങൾ വായിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ മറച്ചു കളഞ്ഞിരിക്കുന്നു. അത്രയുമായിട്ട് തിരുവചനം പറയുന്നു, ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറും വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൊടുത്തിട്ട് അതിനാൽ നശിപ്പിച്ചു കളയുന്നു. യഥാർത്ഥമായിട്ട് നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ഭോഷ്ക്ക് വിശ്വസിക്കുകയും സത്യമാണെന്ന് കരുതി നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ഭോഷ്കിനാൽ നിങ്ങൾ നശിക്കപ്പെടുകയും ചെയ്യുന്നു. ആ കാരണത്താൽ ദൈവത്തിന്റെ വചനത്താൽ ഞാൻ നിങ്ങളെ കുറ്റാരോപണം ചെയ്യുന്നു. നിങ്ങൾ ജനങ്ങളെ തെറ്റുപിടിപ്പിക്കുകയും ക്രിസ്തുവിന്റെ മുഖ്യമായിട്ടുള്ള വിശുദ്ധിയെയും അതിനു മുകളിലുള്ള ജീവനെയും നിങ്ങൾ കുരിശിൽ തറയ്ക്കുന്നു. ഒരു വ്യക്തി തെരുവിൽ കൂടി വ്യത്യസ്തനായ ഒരു മനുഷ്യനെ നടന്നു വന്നേക്കാനിടയുണ്ട്. പ്രാസംഗികന്മാർ പന്ത് കളിക്കുന്നിടത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നു. ഇത് പ്രതിബന്ധമാകുന്നു. മറ്റെല്ലാ പടുവിഡിത്തങ്ങളും അതിനോട് ചേർക്കുന്നു. സ്ത്രീകൾ അവരുടെ ഗായക സംഘത്തിൽ നിക്കർ ധരിച്ചുകൊണ്ടും മുടി കത്തിരിച്ചിട്ടും ചായം തേച്ച മുഖവുമായിട്ട് തുടർന്നു പോകുന്നു. എന്നിട്ട് അതിനെ ഇത് ഈ സഹോദരിയാകുന്നു, ഇത് ആ സഹോദരിയാകുന്നു എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ ബൈബിൾ ശിക്ഷ വിധിക്കുന്നു. അത് ശരിയാണ്. സഭയിലെ അംഗമാകുന്നു എന്നുള്ള സാക്ഷ്യത്തെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുകയും പാർട്ടികൾക്കും മറ്റും പോവുകയും ചെയ്യുന്നു. ഞാൻ പ്രസ്ബിറ്റേറിയൻകാരെ മാത്രമായിട്ടാണ് പറയുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ നിങ്ങൾ പെന്തിക്കോസ്തുകാരെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. അത് ശരിയാണ്. ഒരിക്കൽ നിങ്ങൾ സത്യമറിഞ്ഞിരുന്നു, എന്നാൽ നിങ്ങൾക്ക് അതെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ പാസ്റ്ററെ താങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ പാസ്റ്ററിന് ആഴ്ചയിൽ നൂറോളം ഡോളർ കിട്ടുന്ന വലിയ ജോലിയോ പ്രസംഗിക്കാനോ ഒരു വലിയ സഭയോ കിട്ടാൻ കഴിഞ്ഞില്ല. വണ്ടി ഓടിക്കാനോ അവർ ചെയ്യുന്ന അതേ രീതിയിൽ തുടരാനോ കഴിഞ്ഞില്ല. അതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ സംഘടന അവനെ പുറത്താക്കിക്കളയും. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പാലിക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിനത് പറയേണ്ടിയിരിക്കുന്നു. ആ കാരണത്താൽ അദ്ദേഹം തന്റെ ജന്മാവകാശം യേശാവിന്റെ പാനീയാഹാരമായി ലോകത്തിലെ ഈഹാരത്തിന് വേണ്ടി വീട്ടുകളഞ്ഞു. അതിന് പകരമായിട്ട് എന്താണ് അവന് കിട്ടിയത്? രണ്ടും കൂടി ശിക്ഷാവിധിയുടെ കുണ്ടിലേക്ക് വീണിട്ട് നശിച്ചു പോകുന്നു. സുവിശേഷത്തിന്റെ വ്യഭിചാരികളായിട്ട് ഞാൻ അവരെ കുറ്റാരോപണം ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധിയാർജിച്ചതും വളരെ ഉയർന്ന പദവിയിലുള്ളതുമായ ഒരു പെന്തക്കോസ്റ്റ് സഭയിലെ ഗായക സംഘത്തെ കേൾക്കുകയായിരുന്നു. ഞാൻ യാദൃച്ഛികമായി ഈ സഹോദരന്റെ പഠനമുറിയിൽ ഇരിക്കുവാനിടയായി. അപ്പോൾ നാലഞ്ച് പാട്ട് പാടുന്നവർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ഇത് പെന്തക്കോസ്റ്റുകാരുടെ ചില ഏറ്റവും മെച്ചപ്പെട്ടതായ സംഘടനയിൽ ഒന്നിൽ വെച്ചായിരുന്നു. ഞാൻ ഒക്കഹോമയിലുള്ള ദൈവശുശ്രൂഷകരുടെ പഠന വിഷയത്തിലുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ ശുശ്രൂഷകന്റെ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സ്റ്റഡി ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടു താഴെ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ മുഖത്ത് ചായം തെച്ച ധൃക്കികളും റിക്കറ്റുകളും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരിടത്തിന് പോലും നീണ്ട മുടിയില്ലായിരുന്നു. അവരെല്ലാവരും മുടി കത്തിരിച്ചവരായിരുന്നു. അവരിൽ എല്ലാവരും ശൃംഗാരത്തോടു കൂടിയതും മേലങ്കി ധരിച്ചവരുമായിരുന്നു. ഈ റിക്കികൾ അവിടെ ചുറ്റുപാടുന്നതുകൊണ്ട് ഇപ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. വേറൊരു മനുഷ്യൻ അവിടെ മിഷനറിക്ക് വേണ്ടിയുള്ള വഴിപാടെടുക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അന്ധനെ പോലെ അഭിനയിച്ചിരുന്നു. എന്നിട്ട് വഴിപാടെടുക്കുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള ദൈവദൂഷണവും മറ്റും എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ കടന്നു വന്നിട്ട് മസായ എന്ന പാട്ട് പാടാൻ ശ്രമിച്ചു. ഹോ ദൈവമേ, അങ്ങനെ ഒരു സുന്ദരമായ നല്ല ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് ശരിക്കും മുഴങ്ങിയില്ല. ഇല്ല, അത് മരിച്ചു കഴിഞ്ഞിരുന്നായിരുന്നു. ഹോ ദൈവമേ, അവിടെയാണ് നിങ്ങൾ. അതാകുന്നു ഈ പുതിയ ഗോൽഗോത്ത. അവിടെ ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ശരിയായ രീതിയിൽ ഒരു വസ്ത്രധാരണം ചെയ്ത സ്ത്രീ അവിടേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? മുഖത്ത് ചായം തേക്കാതെയും നീണ്ട മുടിയോടും കൂടി വരികയാണെങ്കിൽ അവർ അവളെ കളിയാക്കിയിരുന്നേനെ. അങ്ങനെ അദ്ദേഹം അത് ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ ആ ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആളുകൾ, ഏകദേശം 30-40 പേരോളം പെന്തക്കോസ്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ ഈ ഒരു കൂട്ടം പേർ ഇതുപോലെ പ്രവർത്തിക്കുന്നു. ആ സ്ത്രീ വസ്ത്രധാരണം ചെയ്ത സ്ത്രീ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗായക സംഘത്തിൽ നിന്നും അവളെ പുറത്താക്കി കളയും. സുവിശേഷ പ്രസംഗികൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അവർ അവനെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി കളയും. ദൈവപുത്രനെ നിങ്ങൾ ക്രൂശിക്കുകയും അവനെ പരസ്യമായി ലജ്ജയ്ക്കായി വെക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രസംഗിക്കുന്ന അവകാശപ്പെടുന്നതായ അവന്റെ സുവിശേഷത്തെ നിങ്ങൾ കുരിശിൽ തറയ്ക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ ഈ ക്രിസ്തുവിനെ തെളിച്ചു കളയുന്ന തലമുറയെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. ഈ അവസാന നാളുകളിൽ അവന്റെ ന്യായീകരിക്കപ്പെട്ട ശക്തിയാൽ അവൻ ഇപ്പോഴും ജീവിക്കുന്നു. അതേ, അവർ ദൈവത്തിന്റെ വ്യക്തമായി ന്യായീകരിക്കപ്പെട്ട വചനത്തിനെതിരാകുന്നു. അവരുടെ സംഘടനയ്ക്ക് അതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. വലിയ സഭകളും സഭാസമുദായങ്ങളും അവന്റെ പുതിയ കാൽവരിയാകുന്നു എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇന്നത്തെ ആധുനിക രീതിയിലുള്ള വസ്ത്രമഴിക്കലാണ് അവരുടെ ഗായക സംഘങ്ങൾ. എന്റെ ദൈവമേ, ഓരോ സഭാസമുദായങ്ങളുടെ മഹാപുരോഹിതൻ അന്നത്തെ മഹാപുരോഹിതന്മാരെ പോലെ ഇപ്പോൾ ഇറങ്ങി വന്ന് ഞങ്ങളെ ഒരു അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചവെക്കുന്നു. അതാദ്യത്തെ ക്രൂശീകരണമാകുന്നു, ഇന്നും അത് തന്നെയാകുന്നു. നീ മരിച്ചവരെ ഉയർപ്പിച്ചു, നിനക്ക് തന്നെ ചെയ്യുക എന്നവർ പറയുന്നു. എന്തുകൊണ്ടാണ് നീ മുകളിലേക്ക് പോകാത്തത്? നിനക്കൊരു ഭാര്യ അവിടെ ശവക്കല്ലറയിലുണ്ടല്ലോ, നിനക്കൊരു കുഞ്ഞും അവിടെയില്ലേ? അവർ അവനോട് പറഞ്ഞു, നീ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മരിച്ചവരാൽ നിറയപ്പെട്ട ഒരു ശവക്കല്ലറയുണ്ട്. അവിടെ വന്നിട്ട് അവരെ ഉയർപ്പിക്കും. ഓ, അജ്ഞത അജ്ഞത ഉത്പാദിപ്പിക്കുന്നു. വലിയ പള്ളികളും വലിയ ഗായക സംഘങ്ങളും ഈ ദിവസത്തെ മഹാപുരോഹിതന്മാരും പറയുന്നു, ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ സഭാ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു അത്ഭുതം പ്രവർത്തിച്ച് കാണിക്കൂ. കുറച്ചു നാളുകൾക്ക് മുമ്പ് അർക്കൻസാസിലെ ജോണസ്ബറോയിൽ വെച്ചൊരു പ്രക്ഷേപണത്തിന് ശേഷം ഒരു വ്യക്തി ഒരു അഭിപ്രായമായി വന്നിരുന്നു. അതൊരു സ്ത്രീ സൗഖ്യം പ്രാപിച്ചതിനെ കുറിച്ചായിരുന്നു. ഈ വ്യക്തി ഒരു പ്രത്യേക സഭാ സമുദായത്തിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം പിന്നിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഒരത്ഭുതം കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. അദ്ദേഹം അർബുദത്താൽ രോഗസുഖപ്പെട്ടവനായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് വീൽ ചെയറിലായിരുന്നു ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുവന്നു. അവർ സന്ധിവീക്കത്താൽ സുഖപ്പെട്ടവളായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് $1,000 ആ പൈസ വേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി, അതിവിടെയില്ല, പൈസ ഞങ്ങളുടെ ആസ്ഥാനമായ ടെക്സാസിലെ വാക്കോയിലാണ്. ഞാൻ പറഞ്ഞു, ശരി, നമുക്കത് അവിടെ പോയിട്ട് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്യുക, നാളെ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു, ഇവിടെ ഇതാ ഈ ഡോക്ടർ നിൽക്കുന്നു, ഈ ആളുകൾ കറുപ്പത് രോഗമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിവിടെ ഇതാ എക്സ്റേയുടെ ലിസ്റ്റിലായിരിക്കുന്നു. ഈ സ്ത്രീ ഇതാ ഇവിടെ നിൽക്കുന്നു. 20 വർഷക്കാലത്തോളം അവർ വീൽ ചെയറിലായിരുന്നു എന്ന് അവരുടെ അയൽക്കാർക്കെല്ലാം അറിയാം. ഇപ്പോൾ ഇതാ നടക്കുന്നു. ഒരു ഡോക്ടറിന് ശേഷം വേറൊരു ഡോക്ടർ, അങ്ങനെ ഓരോ ഡോക്ടറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവരിവിടെ ഇതാ ഇന്ന് ജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു $1,000 തരാമെന്ന്. ഞാനതൊരു മിഷനറി ഫണ്ടിലേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് വേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അത് ടെക്സാസിലുള്ള വാക്കുവിലാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ പോകാം. അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഞാനൊരു ചെറിയ പെൺകുട്ടി എന്നോടൊപ്പം കൊണ്ടുവരാം. എന്നിട്ട് ഞാനൊരു ബ്ലേഡ് എടുത്തിട്ട് അവളുടെ കൈ മുറിച്ചു കളയും. അപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളത് സുഖപ്പെടുത്തി കാണിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് പൈസ തരും. നീ ദൈവപുത്രനെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. ആറിനെ അടിച്ചുവെന്ന് പ്രവചിക്ക. അവന്റെ മുഖത്ത് തുണി കെട്ടിയിട്ട് അവർ അവന്റെ കന്നത്തടിച്ചിട്ട് ആറിനെ അടിച്ചുവെന്ന് പ്രവചിക്ക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. കുരുടന്മാരുടെ കുരുടന്മാരായ നായകരാകുന്നു. അവർക്ക് തലയ്ക്ക് സുഖം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അഭിപ്രായം പറയുന്ന വ്യക്തിക്ക് അത് ആവശ്യമായിരിക്കുന്നു. നീ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഞങ്ങളൊന്ന് കാണട്ടെ. അതൊരു സുപരിചിതമായ പഴയ പറച്ചിലാണ്. ഗുരു, ഒരത്ഭുതം നിന്നിൽ നിന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഓരോ നാഴികയിലും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിത് പറഞ്ഞത്. എന്നാൽ അവർ അവിടെ സന്നിഹിതരായിരുന്നില്ല. അവരുണ്ടായിരുന്നപ്പോൾ തന്നെയും അതിനെ ബേൽസെബൂബ് എന്നാണ് സാത്താൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നു. ഗുരു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം നീ പ്രവർത്തിച്ചു കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാകുന്ന കാര്യം, ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നീ പോകുക, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീ ചെയ്യുക. ഓ, അത് ശരി. അവന്റെ മേൽ അവർക്ക് യാതൊരു കടിഞ്ഞാണുമില്ലായിരുന്നു. ഇല്ല സാറേ, ആ കാരണത്താലാണ് അവരുടെ ഇടയിൽ നിന്നും അവനെ അവർ പുറത്താക്കിയത്. അതെ സാർ, ഇന്നും അവർ അത് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സഭകളുടെ സംയുക്ത സംഘടനകളാൽ അവർ അവസാനം അത് പൂർത്തീകരിക്കുകയും ചെയ്യും. അവരെല്ലാവരും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു, ആ സുപരിചിതമായ പഴയ പറച്ചിൽ. ഇവിടെ നാം വീണ്ടും ഏറ്റവും ഈശ്വരഭക്തിയുള്ള സ്ഥലത്തെ കാണുന്നു. ഏറ്റവും നല്ലതും മനസ്സപ്പെടുത്തിയതുമായ വൈദിക പണ്ഡിതന്മാർ അവനെതിരായി വീണ്ടും വിളിക്കുന്നത് നമുക്ക് കാണാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ അവനെ അറിഞ്ഞിരിക്കേണ്ടതായ വളരെ നല്ല വൈദിക പണ്ഡിതന്മാരാകുന്നു. ഏറ്റവും വലിയ സഭകളും നല്ലതുപോലെ പരിചയപ്പെട്ടവരായ വൈദിക പണ്ഡിതന്മാരും അവനെ അവരുടെ ഇടയിൽ നിന്ന് പുറത്താക്കി. അവർക്കത് വേണ്ട. സഹോദരൻ ബ്രാനം അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എങ്കിൽ സഭാകാലങ്ങളെ കാണുവാനും അതിനെ പ്രസംഗിച്ച് കേൾക്കുവാനും നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ലാവോദിക്യ സഭ എന്ന് മാത്രമാണ് അവനെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അവൻ സഭയുടെ പുറത്തായിട്ട് അകത്ത് പ്രവേശിക്കുവാനായി മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവനെ കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരമില്ലായിരുന്നതിനാൽ അവർ അവനെ പുറത്താക്കി കളഞ്ഞു. അവർ അവനെ വീണ്ടും ക്രൂശിച്ചു കളഞ്ഞു. ഹാമേൻ. എത്രയും ദൂരം നമുക്കിങ്ങനെ പോകാൻ കഴിയും? രണ്ട് തിമോത്തിയോസിന്റെ മൂന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പ്രവാചകനിൽ കൂടി മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് ഓർക്കുക. നമുക്കത് വായിക്കാൻ സമയമില്ലാത്തതിനാൽ കുറിച്ചെടുത്തുകൊള്ളുക. എന്നാൽ പറയുന്നു, അന്ത്യകാലത്ത് പരിഹാസികൾ വരും. അവർ ധാർഷ്യക്കാരും നിഗളികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരും വേഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദാർഷ്യക്കാരും നിഗളികളും പാണ്ഡിത്യമുള്ളവരും ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക. ഇങ്ങനെയുള്ളവർ മുടി കത്തിരിച്ച പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും നിക്കർ ധരിച്ച് മുഖത്ത് ചായം തേച്ച പെണ്ണുങ്ങളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സ്വാധീനമാക്കുകയും ചെയ്യുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക എന്ന് ഈ അന്ത്യനാളുകളിൽ അവൻ പറയുന്നു. നമുക്ക് പ്രവാചകനെ അനുസരിക്കാം. ഈ അന്ത്യനാളുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വിട്ടൊഴിയാം. നിങ്ങൾ എവിടെയാകുന്നു? ഞാനിപ്പോൾ സഭയ്ക്കായി വിളി കൊടുക്കുന്നു. അതെ സാറേ, അതിൽ നിന്നും കടന്നു വരിക. ഇന്നത്തെ കർത്തൃശ്രവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശുവിനെ അവൻ ഈ ലോകത്തിൽ വന്നിരുന്ന സമയത്ത് അവർ അറിയേണ്ടിയിരുന്നു. അവർ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അവർ അറിഞ്ഞിരിക്കണം. എന്നാൽ അവർക്കതറിയില്ല. അതിപ്രകാരം ഉപദേശകന്മാരായ യഹൂദന്മാർ യേശുവിനെ അവൻ ഈ ലോകത്തിൽ വന്നിരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരുന്നതുപോലെയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വ്യക്തമായി ന്യായീകരിക്കപ്പെട്ട വചനത്തെ അതുപോലെ അറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവൻ വചനമായിരുന്നു. അത് അപ്രകാരമാണെന്ന് അവൻ തെളിയിച്ചു കാണിച്ചു. ആ കാലത്തേക്കുള്ള വചനമായിരുന്നു അവനെന്ന് അവൻ തെളിയിച്ചു കാണിച്ചു. അവൻ ഈ ദിവസത്തേക്കുള്ള വചനവും ഈ നാഴികയിലേക്കുള്ള വെളിച്ചവുമാണവൻ എന്ന് ദൈവം ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്കത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവർക്കിത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അന്നവർ അവനെ ക്രൂശീകരിച്ചുവെങ്കിൽ ഇന്ന് അവർ അവനെ ക്രൂശീകരിക്കുന്നു. അതിനായി ഞാൻ അവരെ കുറ്റാരോപണം ചെയ്യുന്നു. അത് തുടർച്ചയായി എന്നിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവരെ കുറ്റാരോപണം ചെയ്യുക, കാരണം ദൈവം അവരെ കൊണ്ട് അതിന് വില കൊടുക്കാൻ പോകുന്നു. ദൈവം വീണ്ടും ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, എത്ര വട്ടം ഞാൻ നിന്നെ ഒരു വലിയ കൂട്ടമായി ചേർത്തുകൊണ്ടിരുന്നു, എന്നാൽ നീ അത് ആഗ്രഹിച്ചില്ല. എപ്രകാരം ദൈവം അവസാന നാളുകളിൽ തന്റെ ജനങ്ങളെ ഉത്തരമിച്ച് കൂട്ടാൻ ശ്രമിച്ചു, എന്നാൽ നിങ്ങൾ അത് ആഗ്രഹിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസങ്ങളെ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇതാ നിങ്ങൾ നാശത്തിനായി കൊടുക്കപ്പെട്ടിരിക്കുന്നു. അതായിരുന്നു യെരുശലേമിന് കിട്ടിയത്. യെരുശലേം ചിന്തപ്പെടുകയും കത്തിക്കുകയും ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതായിരിക്കുന്നു. ഈ കടന്നു വരുന്ന ദിവസങ്ങളിൽ ഈ വലിയ സഭകൾക്കെല്ലാം ഇതുപോലെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മതവിശ്വാസങ്ങളും വലിയ സഭാ സമുദായങ്ങളും മരിച്ചു നശിക്കപ്പെടും. എന്നാൽ ദൈവത്തിന്റെ വചനം നിത്യമായിട്ട് എന്നേക്കും ജീവിക്കും. അവന്റെ ആഴമേറിയ മുറിവുകൾ എന്നെ സ്നേഹിക്കുന്നവരെന്ന് വിളിക്കപ്പെടുന്നവരെന്ന് വിളിക്കപ്പെടുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. നിർത്തുക, ഞാൻ ഒരു മിനിറ്റ് നേരം കാത്തിരിക്കുന്നു. കർത്തൃസേവകരായിട്ടുള്ളവരെ, അതിനെപ്പറ്റി ചിന്തിക്കുക. എവിടെ നിന്നാണ് അവൻ ഈ മുറിവുകൾ കിട്ടിയത്? അവന്റെ സ്നേഹിതന്മാരെന്ന് പേരെന്ന് വിളിക്കപ്പെടുന്നവരുടെ വീട്ടിൽ നിന്നുമാകുന്നു. അതപ്രകാരമായിരുന്നു, അതുപോലെ തന്നെയാകുന്നു ഇപ്പോഴും ആകുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുക. അവൻ കാൽവരിയിൽ വെച്ച് അപരിഷ്കൃതരാലും കാട്ടാളന്മാരാലും ചുറ്റപ്പെട്ടിരുന്നില്ല. എന്നാൽ അവനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതായ സേവകരാൽ ചുറ്റപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ന് സുവിശേഷം വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കെ അവന്റെ പുനരുദ്ധാനത്തിന്റെ വലിയ അടയാളങ്ങൾ നമ്മുടെ ഇടയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ അവിടെ തെരുവിലുള്ളവരല്ല നിങ്ങളുടെ മേൽ ചാടുന്നത്, എന്നാൽ അത് സേവകരെന്ന് വിളിക്കപ്പെടുന്നവരാകുന്നു. അവനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാലാകുന്നു ഇന്ന് അവൻ ചുറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ മനുഷ്യൻ ഞങ്ങളുടെ മേൽ അധികാരിയായിരിക്കില്ല. ആ കാര്യം ഈ രീതിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ സഹായിക്കില്ല. ഈ നഗരത്തിൽ ഞങ്ങൾ അതുമായി സഹകരിക്കുകയുമില്ല. ഇത് പ്രേത സമ്പർക്ക സിദ്ധാന്തമല്ലാതെ മറ്റു യാതൊന്നുമാകുന്നില്ല, ഇത് സാത്താനാകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാതെ അന്നത്തെ പോലെ കുരുടൻ കുരുടനെ വഴികാട്ടുകയാണ്. ഓർത്തു നോക്കൂ, അതുപോലെ തന്നെയാണ് ഇന്നും. അത് എപ്രകാരമായിരുന്നു? അതുപോലെ തന്നെയാണ് ഇന്നും. ചിന്തിച്ചു നോക്കൂ, പുരുഷനെയും സ്ത്രീയെയും ലോകപ്രിയതയിൽ നിന്നും സ്വതന്ത്രരാക്കി സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ മുഖത്ത് ചായം തേച്ച് മുടി കത്തിരിച്ചവരായ ഇസബേലുകൾ അവരെ തന്നെ സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്നു. സിഗരറ്റ് വലിക്കുകയും വൃത്തികെട്ട തമാശ പറയുകയും മിഷനറി സമാജത്തെ ഉണ്ടാക്കിയിട്ട് തുന്നുകയും തയ്ക്കുകയും പരദൂഷണം പറയുകയും എന്നിട്ട് തെരുവിൽ കൂടി സ്റ്റിക്കറും ധരിച്ച് അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ അവരെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. ഞാനൊരു രാജാവിന്റെ പുത്രനാണെന്ന് അറിയാമായിരുന്നു. ഒരു അടിമയെക്കുറിച്ച് അവന്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള എന്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. നാം എപ്രകാരമായിരിക്കേണ്ടിയിരിക്കുന്നു? പുരുഷനും സ്ത്രീയും കൂടാതെ അവർ നിഷേധിക്കുന്നു. ഈ പുരോഹിതന്മാരും ഈ പ്രസംഗപീഠത്തിൽ വെച്ചാണ് അവൻ തുളയ്ക്കപ്പെടുന്നത്. അവർ അതുപോലെ അഭിനയിക്കുകയും ഈ രീതിയിലുള്ള ഒരു ജീവിതം ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെയാണ് അവർ അവനെ കുത്തുന്നത്. അവരെ അതിൽ നിന്നും സ്വതന്ത്രരാക്കുന്ന ഈ ശക്തി അവർ നിഷേധിക്കുന്നു. എന്നിട്ട് അവർ അതിപ്രകാരമായിരിക്കാനായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ മുടി കത്തിരിക്കുന്നത് ദൈവവചനത്തിന് വിപരീതമായിരിക്കെ, അല്ലെങ്കിൽ മുഖത്ത് ചായം തേക്കുന്നതും നിക്കർ ധരിക്കുന്നതും വിരുദ്ധമാകുന്നു. അത് ദൈവവചനത്തിന് വിപരീതമാകുന്നു. എന്നാൽ അവർ അത് അംഗീകരിക്കുന്നു. അങ്ങനെ മറ്റൊരു കാൽവരി അവിടെ ഉണ്ടാകുന്നു. എവിടെ നിന്നാകുന്നു അവർ ഉണ്ടാക്കുന്നത്? അത് തെരുവിൽ നിന്നാകുന്നു, അത് മദ്യശാലകളിൽ നിന്നാകുന്നു, അത് പ്രസംഗപീഠത്തിൽ നിന്നാകുന്നു, അത് പ്രസംഗപീഠത്തിൽ നിന്നാകുന്നു. കൂടാതെ വീണ്ടും അവരെന്തിനായിട്ടാണ് നിലവിളിച്ചത്? അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കുന്നു. അവർ അവന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നു. അവർ അവനെ പൊളിച്ചു കയറാൻ ശ്രമിച്ചിട്ട് അതിൽ നിന്ന് മൂന്ന് നാല് ദൈവത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവൻ ദൈവമാകുന്നു, അവൻ ദൈവമായിരുന്നു, അവൻ എല്ലായ്പ്പോഴും ദൈവമായിരിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നിങ്ങൾ ഏകദൈവത്തെക്കുറിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കളിയാക്കിച്ചിരിക്കും. ഞങ്ങളൊരു വിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നു. ഞാനൊരു ഏകവിശുദ്ധ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവന്റെ രോഗശാന്തിയുടെയും ജനങ്ങളെ ഈ ലോകമോഹങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കാനുള്ള ശക്തിയിലും വിശ്വസിക്കുന്നു. മറിയ മഗ്ദലിനിയെ സ്വതന്ത്രയാക്കിയതുപോലുള്ള അവന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, അവളും ചായം തേച്ചും എനിക്ക് ഒരു ചെറിയ ഇസബേലായിരുന്നു. അവളിൽ ഏഴ് പിശാചുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ആധുനിക സ്ത്രീകളെ പോലെ അവളും ഒരു വസ്ത്രം അഴിച്ചു കളഞ്ഞ് നടക്കുന്ന സ്ത്രീയായിരുന്നു. എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നോക്കൂ. ജനങ്ങൾ നഗ്ന സ്ത്രീകളുടെ ആലയങ്ങളിൽ പോയി തല വന്നിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ തെരുവിൽ നോക്കുക. സോദോമിന്റെ കാലത്തായിരുന്നു ഇതുപോലെ ഇന്നുമായിരിക്കും. എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോയി നോക്കുക. ഒരു പത്രം തുറന്നു നോക്കുക, ഒരു മാസിക തുറന്നു നോക്കുക, ഒരു പരസ്യ പ്രദർശനത്തിൽ നോക്കുക. എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർക്കുക, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഇവരെയും ഭാര്യമാരെ എടുത്തു. ഇംഗ്ലണ്ടിൽ നടക്കുന്ന അപമാനകരമായ കാര്യങ്ങളെ നോക്കൂ, ഇവിടെ നടക്കുന്ന അപമാനകരമായ കാര്യങ്ങളെ നോക്കൂ. ഇതെല്ലാം കൂടിയായിട്ട് ഒരു വ്യഭിചാരശാലയായിരിക്കുന്നത് നോക്കൂ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് റഷ്യയിൽ കമ്മ്യൂണിസം വന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ ആഭാസത്തരത്തിന്റെയും വൃത്തികേടിന്റെയും റോമൻ കത്തോലിക്ക സഭയുടെ ശക്തിയില്ലായ്മയുടെ കാരണത്താലാകുന്നു. യഥാർത്ഥമായും ആ കാരണത്താലാണ് ഈ ദേശവും സഭകളുടെ സംയുക്ത സംഘടനയിൽ കൂടി കമ്മ്യൂണിസത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് സ്വയം കത്തോലിക്ക സഭയുമായി ചേരുകയും ചെയ്യുന്നു. അവിടെ കമ്മ്യൂണിസവും കത്തോലിസവും തമ്മിൽ ഒത്തൊരുമിച്ച് ചേരുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇവിടെ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവരെ ഒരു വ്യത്യസ്ത ജനമാക്കി വേർപിരിക്കുന്നതിനുള്ള സുവിശേഷത്തെ അവർ നിഷേധിച്ചിരിക്കുന്നു, അസംബന്ധമാകുന്നു. അതാവുന്നു യഥാർത്ഥമായ കാരണം. എന്നിട്ട് കർത്തൃസേവകരായിട്ടുള്ളവർ ഒരു നേരത്തെ ആഹാരത്തിനായുള്ള ടിക്കറ്റിന്റെ കാരണത്താൽ അതുമായി ഒത്തുചേരുന്നു. ചില മതവിശ്വാസങ്ങളോട് കൂടിയുള്ള ഒരു സാമൂഹ്യമായ നിലനിൽപ്പിന് വേണ്ടി അത് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ കൈമാറ്റം ചെയ്യുന്നു. മറിയം മഗ്ദലിനെ പോലെ ഈ ഭ്രാന്തി പിടിച്ച ജാതിയിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കുക, തെരുവിൽ കൂടി വസ്ത്രങ്ങൾ ഉരിഞ്ഞു നടന്നിരുന്ന അവളെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരു യഥാർത്ഥ സ്ത്രീയെ പോലെ ആക്കി തീർക്കാനുള്ള അതേ ശക്തി അവളിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി ഉണ്ടാക്കി. അവർ ആ ശക്തിയെ കുറ്റം വിധിക്കുകയും ആ ശക്തിയിലുണ്ടായിരുന്ന മനുഷ്യനെ കാൽവരിയിൽ വെച്ച് ക്രൂശിക്കുകയും ചെയ്തു. ഇന്ന് അതേ സുവിശേഷവും അതേ പരിശുദ്ധാത്മാവും ഇതുപോലെ വസ്ത്രധാരണം ചെയ്യാതെ നടക്കുന്ന ഒരു സ്ത്രീയെ എടുത്തിട്ട് അവളെ ഒരു സ്ത്രീയെ പോലെ വസ്ത്രധാരണം നടത്തുകയും ഒരു ക്രിസ്ത്യാനിയാക്കുകയും ചെയ്യുന്നു. അവർ അതിനെ മതഭ്രാന്തെന്ന് വിളിക്കുകയും തങ്ങളുടെ സഭയിലുള്ളവരുമായിട്ട് കൂട്ടിക്കലർത്താൻ ഇഷ്ടപ്പെടാതിരിക്കുകയും അവരുടെ ഇടയിൽ തന്നെ അതിനെ പ്രക്ഷോഭിപ്പിച്ചിട്ട് മറ്റു സ്ത്രീകളെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ കാരണമാക്കുകയും ചെയ്യുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? അതവർ ചെയ്തിരുന്ന പോലെ തന്നെ അതിനെ ഇന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ആ വചനത്തെ ക്രൂശീകരിക്കുകയും അത് മറ്റൊരു കാലത്തേക്കുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ അവരെ വീണ്ടും കുറ്റാരോപണം ചെയ്യുന്നു. അതവർ കുറ്റാരോപണം ചെയ്യപ്പെട്ടതുപോലെ തന്നെ ലഗ്യോൻ തന്റെ വസ്ത്രം ധരിക്കുന്നതിന് ഒരു അടയാളം ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഓർക്കുക, വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഭ്രാന്തനാകുന്നു. എങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് എന്തായിരിക്കുന്നു? ലഗ്യോൻ ഭ്രാന്തനായിരുന്നു, അവൻ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിരുന്നു. ദൈവം തന്റെ ശക്തിയാൽ അവനെ വസ്ത്രം ധരിപ്പിക്കുകയും സുബോധം പൂണ്ടിട്ട് യേശുവിന്റെ കാൽക്കലിരുത്തുകയും ചെയ്തു. അന്ധനായ ബർത്തമിയാസിനെ അവരുടെ മതവിശ്വാസങ്ങൾക്കിടയിൽ കാഴ്ച പ്രാപിക്കാനിടയാക്കിയ ശക്തിയെ നോക്കുക. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇന്നുള്ള അത്രയും അവിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അത് അവനെ ഒരിക്കലും തടഞ്ഞില്ല. അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ അവരെ സത്യം പറയുന്നതിൽ പ്രഹരിക്കാതെ വിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവായ സാത്താനിൽ നിന്നാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. അവൻ അവരുടെ മുഴുവൻ കാര്യങ്ങളെ കുറ്റം വിധിച്ചു. ശവക്കല്ലറയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കാനും നായനിന്റെ വിധവയ്ക്ക് അവളുടെ പുത്രനെ തിരിച്ചു കൊടുക്കാനും ആ ശക്തിക്ക് കഴിഞ്ഞിരുന്നു. ഹോ ദൈവമേ, ഈ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന ശക്തിയെ, അതിന് സംഭവിക്കാനുള്ള കാര്യങ്ങളോ മുൻകൂട്ടി പറയുവാൻ കഴിയുമായിരുന്നു. നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെലുവിൻ, അവിടെ ഒരു കഴുത കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഈ ശക്തിയുടെ ഉടമസ്ഥനായിരുന്ന ആ മനുഷ്യനെ അവനെ വിട്ടൊഴിയുക, ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അവനെ വേണ്ട, ഞങ്ങളുടെ ഉപദേശങ്ങൾ അവൻ ദൂഷിപ്പിക്കുന്നു എന്നവർ നിലവിളിച്ചു. അങ്ങനെ അവർ അവനെ ക്രൂശീകരിച്ചു. അതേ കാര്യം തന്നെയാണ് ഇന്നും. പരിശുദ്ധാത്മാവിൽ നിന്ന് ദൂരത്തായിരിക്കുക, അതുമായിട്ട് അവർക്ക് യാതൊന്നും ചെയ്യാനില്ല. അത് കുറ്റം വിധിക്കുകയും ഈ കാര്യങ്ങളെ ചെയ്യുകയും നമ്മുടെ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സഭാസമുദായമായിട്ട് ഞങ്ങൾ ഇത് കൂട്ടിക്കലർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് വിപരീതമാകുന്നു. അങ്ങനെ അവരവനെ വീണ്ടും ക്രൂശീകരിക്കുന്നു. ഹോ ദൈവമേ, ഇപ്പോൾ ശ്രദ്ധിക്ക, ഞാനിത് തീർക്കാൻ പോകുകയാണ്, നമുക്കത് തീർക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും അവരിതിനെ മതഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. അവർ അവനെ ഒരു ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഇവന് തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് അവർ പറഞ്ഞു. യേശുവിനെ കുറിച്ച് പരീശന്മാർ അപ്രകാരം പറഞ്ഞതായി ബൈബിളിൽ പറയുന്നതിനെ ആർക്കെങ്കിലും അറിയാമോ? ഈ മനുഷ്യൻ ഒരു ശമരിയക്കാരനാകുന്നു, ഇവന് ഭ്രാന്തുണ്ട്. ഭ്രാന്തൻ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? വിഡ്ഢി. ആ മനുഷ്യനൊരു വിഡ്ഢിയാകുന്നു. അവർ ഒരു കൂട്ടം വിഡ്ഢിത്തരം പിടിച്ച ജനങ്ങൾ അവനെ പിന്തുടരുന്നു. അവൻ ബെൽസെബൂബാകുന്നു. വീണ്ടും അവർ അതേ കാര്യം തന്നെ പറയുന്നു. ഇതൊരു തരത്തിൽപ്പെട്ട മന്ത്രവാദമാകുന്നു. ഇത് ഭാവി പറച്ചിലാകുന്നു. അങ്ങനെ പറഞ്ഞവനെ വീണ്ടും ലജ്ജയുടെ കുരിശിലാക്കുന്നു. എന്താകുന്നു കുരിശ്? എന്താകുന്നു ലജ്ജ? നൈകരിക്കപ്പെട്ട വചനമായി അവനെ പരിഹസിക്കുകയും ജനങ്ങളോട് അത് സാത്താനാകുക എന്ന് പറയുന്നു. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ വിശുദ്ധ പ്രവൃത്തികളെ ഒരു അശുദ്ധാത്മാവ് ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. അതിന് യാതൊരു ക്ഷമയുമില്ല. അവന്റെ വചനത്തെ ലജ്ജിക്കുകയും അതിനെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനെ കൃത്രിമമാണെന്ന് വിളിക്കുകയും അല്ലെങ്കിൽ ബദഭ്രാന്ത് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അവിടെ പോകരുത്, അവരുടെ യോഗങ്ങളിൽ പങ്കുകൊള്ളരുത്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവരെന്താണ് ചെയ്യുന്നത്? അവരവരുടെ സാമുദായിക വിശ്വാസത്തിന്റെ ആണിയെടുക്കുന്നു. അത് ശരിയാണ്. ഈ സുഖം തേടുന്ന ഉപദേഷ്ടാക്കന്മാർ, ഇവർ ലൗകികരും ദുഷ്ടന്മാരും സാമുദായിക ഭ്രാന്തന്മാരുമാകുന്നു. ഇവരവരുടെ സഭാ സമുദായത്തിന്റെ ആണികളെടുത്ത് അവരുടെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രനെ വീണ്ടും ക്രൂശീകരിക്കുന്നു. എന്തിനാണ് അവർ അത് ചെയ്യുന്നത്? അവർ മനുഷ്യരുടെ പ്രശംസകൾ ഇഷ്ടപ്പെടുകയും സഭ അവർക്ക് കൊടുക്കുന്ന പദവികളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെ ദൈവത്തിന്റെ വചനത്തെക്കാൾ അധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ അവരെ കുറ്റം വിധിക്കുന്നു. അവർക്ക് വചനത്തെ അനുസരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ലോകത്തെ അനുസരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ഏത് തരത്തിലുള്ള കാപട്യമുള്ള ദിവസത്തിലാകുന്നു ജീവിക്കുന്നത്? എന്റെ കർത്താവിന് ഒരു കാലം വരെ ധാരാളമല്ല. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ടിയവരെ ജനങ്ങളാകുന്നു. ഇത് അവന്റെ വചനമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നവരാകുന്നു. വെളിപാട് പുസ്തകം 22 അധ്യായം വായിച്ചിട്ട് ഇപ്രകാരം പറയാൻ കഴിയുന്നവരാകുന്നു നിങ്ങൾ. ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്കെടുക്കുകയോ ഒരു വാക്ക് ചേർക്കുകയോ എന്ന് പറയാൻ കഴിയുന്ന നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഒരു വട്ടം കാൽവരിയിൽ അവൻ അനുഭവത്തിൽ ധാരാളമല്ലേ? ഞാൻ അവന്റെ പ്രതിവാദിയായി നിൽക്കുന്നു. ഞാൻ അവന്റെ വക്കീലാകുന്നു. ദൈവത്തിന്റെ വചനത്താൽ ഞാൻ നിങ്ങളെ കുറ്റാരോപണം ചെയ്യുന്നു. നിങ്ങളുടെ വഴികളെ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. നിങ്ങളുടെ സഭാ സമുദായങ്ങൾ തകരും. ന്യായാധിപതിയുടെ സന്നിധിയിൽ വെച്ച് ഞാൻ നിങ്ങളെ കുറ്റാരോപണം നടത്തുന്നു. അത് ശരിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭക്തിയുടെ വേഷധാരണവും കാപട്യവും കൊണ്ട് നിങ്ങൾ എന്താണ് അതിനെ വിളിക്കുന്നത്? ഒരു കാൽവരി ധാരാളമല്ലേ? പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ സമുദായ പിതാക്കന്മാർ, പത്രോസ് നിങ്ങളെ കുറ്റാരോപണം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ട് ആരാണുള്ളത്? സ്തേഫാനോസ് അത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ ജീവന്റെ രാജകുമാരനെ അധാർമികളുടെ കൈകൾ തറച്ചു കൊന്നു. യേശു തന്നെ സ്വയം പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ പിതാക്കന്മാർ ആരാണ് പ്രവാചകന്മാരെ കല്ലറയിലാക്കാതിരുന്നത്? അതിനുശേഷം ഈ കല്ലറകളെ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെയാണ് നീതിമാന്മാരുടെ മേലെ പിൻകാലങ്ങളിൽ കൂടി ചെയ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉയർന്ന മെനുഷ്യപ്പെടുത്തിയ പള്ളിയിൽ പോകുന്ന കൂട്ടക്കാരായ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന കൂട്ടക്കാരായ ഈ ദിവസത്തെ ജനങ്ങളെ ഞാൻ കുറ്റാരോപണം ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവഭക്തിയുടെ വേഷധാരണം കൊണ്ട് എന്റെ ക്രിസ്തുവിനെ രണ്ടാമത് കുരിശിൽ തറയ്ക്കുന്നു. എന്നിട്ട് ജനങ്ങളോട് ഈ വചനങ്ങൾ ഈ ദിവസത്തേക്കുള്ളതല്ല, മറ്റൊരു ദിവസത്തേക്കുള്ളതാണെന്ന് പറയുന്നു. ഞാൻ നിങ്ങളെ കുറ്റാരോപണം ചെയ്യുന്നു. ക്രൂശീകരണത്തിന് ദിവസം അവർ ചെയ്ത അതേ കുറ്റത്താൽ നിങ്ങൾ കുറ്റക്കാരായിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയൂ, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ, അതായത് ഈ സഭകൾ, അവർ ഈ ഉപദേഷ്ടാക്കന്മാർ ക്രൂശിച്ചു, ദൈവദൂഷണത്താൽ ക്രൂശിച്ചു അവനെ, ആ വചനത്തെ. ദൈവമേ, ദൈവം ഉണ്ടാകണമേ. ഞാനത് വീണ്ടും പറയട്ടെ, അത് ടേപ്പുമായി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഈ സഭകൾ, അവർ ഈ പുരോഹിതന്മാർ ദൈവദൂഷണത്താൽ ക്രൂശീകരിക്കുന്നു അവനെ, അതായത് ആ വചനത്തെ. ഇത് വീണ്ടും നടക്കുന്ന യാതൊരു അത്ഭുതവുമില്ല. പാറകൾ മധ്യേ പിളരുകയും ആകാശമെരുളുകയും എന്റെ രക്ഷിതാവ് താൻ തലചായിച്ച് മരിച്ചു. എന്നാൽ തിരശ്ശീല തുറന്ന് അത് സ്വർഗീയ ആനന്ദത്തിന്റെയും ആനന്ദ ദിവസങ്ങളുടെയും വഴി വെളിപ്പെടുത്തി. ഇവിടെയുള്ള ശ്രോതാക്കൾക്ക് വേണ്ടി ഞാനിത് ടേപ്പിൽ കൂടി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് ഞാനിത് പറയുന്നത്. യഹോവയുടെ പക്ഷത്തുള്ളവർ ആരാകുന്നു, അവർ വചനത്തിന്റെ കീഴിലേക്ക് കടന്നു വരട്ടെ. തന്റെ തിരിച്ചറിയിക്കപ്പെട്ട വചനത്തെ ക്രൂശീകരിക്കുകയും പരദൂഷണം ചെയ്യുകയും ചെയ്തിരിക്കുന്ന ദുഷ്ടതയും ക്രിസ്തുവിനെ നിരാകരിക്കുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്ന ഈ തലമുറയുടെ മേൽ തീർച്ചയായും അവൻ ന്യായവിധിയെ കൊണ്ടുവരും. നിങ്ങൾ ന്യായവിധിയിലേക്ക് കടന്നു വരുന്നു, ഞാൻ അതിനെ കുറ്റാരോപണം ചെയ്യുന്നു. മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്താരാണുള്ളത്, അവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. അപ്പോൾ അഗ്നിസ്തംഭം ഒരു പ്രമാണമായി അവിടെ തൂങ്ങിക്കിടന്നിരുന്നു. ആരാകുന്നു കർത്താവിന്റെ പക്ഷത്തുള്ളത്? അവൻ വചനത്തെ എടുത്തിട്ട് തന്റെ മതവിശ്വാസത്തെ നിഷേധിക്കുകയും ദിവസേന യേശു ക്രിസ്തുവിനെ പിന്തുടരുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ ആ ദിവസം രാവിലെ അവിടെ കണ്ടുമുട്ടും. പ്രാർത്ഥനയ്ക്കായി ഇപ്പോൾ നമ്മളുടെ തലകളെ വണങ്ങാം.
ഓ ലോർഡ് ഗോഡ്, ദ ഗിവർ ഓഫ് ഇറ്റേണൽ ലൈഫ്,
നിത്യജീവന്റെ ദാതാവും ഈ വചനത്തിന്റെ ഗ്രന്ഥകർത്താവുമായ യഹോവയായ ദൈവമേ, അവിടുത്തെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വീണ്ടും ഉയർപ്പിച്ചിരിക്കുന്നു. അതിനെ ഒരു അവിശ്വാസികളായ ജനങ്ങളുടെ തലമുറയ്ക്ക് മുമ്പിൽ ശരിയായ വിധം അവിടുന്ന് തിരിച്ചറിയിച്ചു കാണിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം വളരെ നീണ്ടതായിരിക്കുന്നു. വളരെ പേർ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് ചർച്ച് മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഇവിടെ ചുറ്റുപാടും നിൽക്കുന്നു. കൂടാതെ ഈ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് ടേപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. സേവകരായിട്ടുള്ളവർ അവരുടെ പഠന സമയത്ത് ഇത് കേൾക്കും. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ. ആഴത്തിൽ മുറിക്കുകയും ലൗകികത മുഴുവനും വേർപെടുത്താനിടയാക്കട്ടെ. കഴിഞ്ഞ ദിവസം കെൻഡിക്കിയിൽ വെച്ചൊരു മെത്തഡിസ്റ്റ് ശുശ്രൂഷക്കാരൻ എന്നോട് പറഞ്ഞതുപോലെ ഇവരും പറയാനിടയാക്കണമേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 7 സഭാകാലങ്ങളിലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യപ്രകാരം ശബ്ദം ഉയർത്തിയത് ഞാൻ കേട്ടു. ബഹവേലിന്റെ മതിലുകളെ വിട്ടൊഴിഞ്ഞു കളയുക. അദ്ദേഹം പറഞ്ഞു, ഞാനത് ഉപേക്ഷിച്ചിട്ട് അത് വിടവും വിട്ടു കളഞ്ഞു. ഏത് വഴിക്ക് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല, എന്നാൽ ഞാനത് വിട്ടു കളഞ്ഞു. ചെറുപ്പക്കാരനായ വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുടെയും ധൈര്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, അനേകം പേർ ദൈവത്തിന്റെ വചനത്തിന്റെ വഴിയെ കണ്ടുപിടിക്കാനിടയാക്കണമേ. ജീവന്റെ ഒരേ ഒരു മാർഗം അതാകുന്നു, കാരണം അവൻ വചനമാകുന്നു. പിതാവെ, ഞാൻ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഈ കാര്യങ്ങളെ പറയുമ്പോൾ അത് ക്രൂരതയോടെയല്ല, എന്നാൽ സ്നേഹത്താലാണ്. എന്തുകൊണ്ടെന്നാൽ സ്നേഹം തെറ്റിദ്ധരിക്കുന്നു. ദൈവമേ, ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കലാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന രീതിയിൽ മനസ്സിലാക്കാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് അവരുടെ തെറ്റുകളെ ശരിയാക്കേണ്ടതായി വന്നപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ, അവർ കുരുടന്മാരാകുന്നു, അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ജീവന്റെ വചനത്തിന് പകരമായിട്ട് മതവിശ്വാസങ്ങളെയും സഭാസമുദായങ്ങളെയും തത്വസമിതങ്ങളെയും എടുത്തിട്ട് വചനത്തെ കുരിശിൽ തറയ്ക്കുന്നവരായ ഈ കർത്തൃശ്രേവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ജനങ്ങളുടെ മുമ്പിൽ ദൈവം തന്നെ സത്യത്തെ ന്യായീകരിച്ചു കാണിക്കുമ്പോൾ ആ യഥാർത്ഥ സത്യത്തെ അവർ കുറ്റപ്പെടുത്തുന്നു. പിതാവെ, കല്യാണ സദ്യയ്ക്ക് വീണ്ടും വിളിക്കണമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യം അവർ വരുവാനും ഒഴിവുകഴികൾ കണ്ടുപിടിക്കാതിരിക്കാനും ഇടയാക്കണമേ, കാരണം അവസാനത്തെ വിളിയും പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ അത് വളരെ താമസിച്ചിരിക്കാം, അങ്ങനെയായിരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ സഭയെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ സമയം ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം 100 ആളുകളെ അനുഗ്രഹിക്കണമേ. ഈ ചൂടുള്ള ദിവസം ഒരു നീണ്ട യോഗത്തിൽ പങ്കുകൊള്ളുകയും ചിലപ്പോൾ 2 മണിക്കൂറിലധികം നേരം അവർ ഇത് കേട്ടിരിക്കുന്നു. അവർ എഴുന്നേറ്റ് പോയില്ല, എന്നാൽ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നു. അവരിൽ പലരും വൈകിട്ടത്തെ ആഹാരത്തിനായി കാത്തിരിക്കുന്നു. സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കാത്തു നിൽക്കുന്നു. അവരെല്ലാം വചനത്തെയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ്, ഈ ജനങ്ങളെ ഞാൻ തെറ്റായ മാർഗത്തിൽ നയിക്കുകയാണെങ്കിൽ ന്യായവിധിയുടെ നാളിൽ എനിക്കെന്ത് സംഭവിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു. കർത്താവ്, ഞാൻ ബോധമുള്ളവനാകുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ ബോധവാനാകുന്നു. ഞാൻ അവരെ വചനത്തിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവർ വചനത്താൽ ജീവിക്കാനിടയാകട്ടെ. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് അവരോട് പറയുന്നു. ആ മഹാനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ യേശു ക്രിസ്തുവാകുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നു. അതേ മനുഷ്യൻ തന്നെ ആ പ്രകാരം നീ പറഞ്ഞിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. കർത്താവേ, ഇത് നീയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്ന കാരണം ഞങ്ങളുടെ ഇടയിൽ അതേ കാര്യങ്ങളെ നീ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ സമചിത്തതയോടെ ഇന്ന് വഴങ്ങിത്തരുന്നു. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ അത് ചെയ്യുന്നു. കൂടാതെ ടേപ്പുകളിലും കർത്താവെ, ഈ നേരത്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും അല്ലെങ്കിൽ ടേപ്പിൽ കൂടെ ഇത് കേൾക്കുന്നവരും ഈ സമയം തന്നെ ഒരു ആഴമേറിയ സമർപ്പണത്തോടെ നമ്മെ തന്നെ മുഴുവനായിട്ട് ദൈവത്തിന്റെ സേവയ്ക്കായി വഴങ്ങിക്കൊടുക്കാൻ ഇടയാക്കണമേ. ശക്തിയോടെ ഈ ശ്രോതാക്കളുടെ മേൽ നീങ്ങിയിട്ട് രോഗികൾ അവരെ സുഖപ്പെടുത്തണമേ. ഒരു വൈകല്യം പ്രാപിച്ച കുട്ടി ഇവിടെയുണ്ട് എന്നവർ എന്നോട് പറഞ്ഞു. ആ മഹാനായ പരിശുദ്ധാത്മാവ് ഇപ്രകാരം അവന്റെ സന്നിധിയിലായിരുന്നാൽ തന്നെ അത് സുഖപ്പെടുത്താൻ ഇടയാക്കുമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് റേഡിയോയിലും ടെലിവിഷനിലും കൂടി ഓരോ ദിവസം ദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് രോഗികളെ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വചനത്തെ അതിൽ കൂടി പ്രക്ഷേപിക്കുകയും അത് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു. ഈ നിമിഷം അതേപോലെ തന്നെ നിനക്ക് ചെയ്യാൻ കഴിയുമല്ലോ. ദൈവമേ, ഓരോ രോഗികളായിട്ടുള്ളവരെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അയോഗ്യരെയും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരെയും ഈ വാക്കുകളെ കേൾക്കുന്നവരെയും നീ സുഖപ്പെടുത്തണമേ. ദൈവമേ, അത് അനുവദിക്കണമേ. എന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയാണ്. എന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹവും ആവശ്യക്കാർക്കായിട്ട് അനുകമ്പയുമായിട്ട് ഞാൻ അവരെ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. കർത്താവ്, നിനക്ക് വേണ്ടി നിന്റെ ബലിപീഠത്തിൽ കൊണ്ടുവരുന്നു. അവിടെ രക്താംബരമായ കുഞ്ഞാടിന്റെ ശരീരം കിടക്കുന്നു. ഞങ്ങളുടെ പാപത്തിനും രോഗത്തിനും പ്രായച്ചിത്തമായിട്ട് അതവിടെ കിടക്കുന്നു. ഞാൻ ജനങ്ങൾക്കായി ദയയാചിക്കുന്നു. മോശയെ പോലെ ആ വിടവിൽ അവർക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ദൈവമേ, അവരോട് കരുണ തോന്നണമേ. അവർക്ക് ഒരു വട്ടം കൂടി അവസരം കൊടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഇപ്പോൾ അത് ചെയ്യരുതേ. നിന്റെ സുവിശേഷം കുറച്ചുകൂടി മുമ്പോട്ട് പോകട്ടെ. അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവസാനത്തെ വ്യക്തിക്ക് വേണ്ടി നിന്റെ ദൈവം അനുഗ്രഹത്തെ നീട്ടണമേ. അവർ വരുമെന്ന് എനിക്കറിയാം. നിന്റെ ദിവ്യവചനം പറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഠിനമല്ലല്ലോ. കർത്താവേ, നിന്റെ ദിവ്യവചനം എന്ന് ഞാൻ അത് അർത്ഥമാക്കുന്നു. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനവും ന്യായീകരിക്കപ്പെട്ട വചനവുമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ ജനങ്ങളെ മുൻനിർണയിച്ച ആ വചനമാകുന്നു. പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരെ നീ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രയാസകരമായ ഒന്നല്ല. കാരണം നീ അത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. പിതാവ് നൽകിയിട്ടല്ലാതെ ഒരു മനുഷ്യനും വരാൻ പറ്റുകയില്ല. ഇപ്പോൾ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെ മേലും ഈ ടേബിൾ കൂടി വചനം വീഴുന്ന എല്ലായിടത്തും മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വിളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം അവരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയാക്കണമേ. ആ മൃദുസ്വരം അവരുടെ ഹൃദയങ്ങളിൽ ഇതാകുന്ന വഴി ഇതിൽ കൂടെ നടക്കാമെന്ന് പറയുന്നത് കേൾക്കാനിടയാക്കണമേ. പിതാവെ, അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെ സന്നിഹിതരായിക്കൊണ്ട് നാം നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ, ഇത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? രോഗികൾക്കും പീഡിതരായവർക്കും വേണ്ടി ഇവിടെ കൂട്ടിയിരിക്കുന്ന തുവാലകളുടെ മേൽ ഞാൻ എന്റെ കൈകളെ വയ്ക്കുന്നു. ഇപ്പോൾ ആത്മാർത്ഥതയോടെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൽപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നല്ല. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ തളർന്നിരിക്കുന്നു. ഞാൻ പഴയതുപോലെ ചെറുപ്പമായിരിക്കുന്നില്ല. കൂടാതെ നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവരാജ്യത്തിലേക്ക് ഇടേണ്ടതായ എല്ലാ ചെറിയ കാര്യങ്ങളെയും ഞാൻ അറിയുന്നു. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നിയാലും അല്ലെങ്കിൽ തോന്നിയില്ലെങ്കിലും എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് തോന്നിയിട്ടാണ്. ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കഠിനമായും പരുഷമായും കാര്യങ്ങളെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല പറയുന്നത്. എന്റെ ഉള്ളിലൊരു തുടിപ്പുണ്ട്. ന്യായീകരിക്കപ്പെട്ടതായി കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ഈ കാര്യങ്ങളെ ചെയ്യുവാൻ എന്നെ മുന്നോട്ട് തള്ളുന്നത്. ഞാനത് സ്നേഹത്തോടുകൂടി ദയവായി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്ത്രീകളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും അതിക്ഷേപിക്കുവാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. സഹോദര സഹോദരി, അപ്രകാരം ചെയ്യാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. നിങ്ങളെ മൂർച്ചയേറിയ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ വെച്ച് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ കാണുവാനും കർത്താവിന്റെ നിർദ്ദേശങ്ങളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാനുമാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കണം. അത് മാറ്റിവെക്കരുത്. നിങ്ങൾക്ക് നീണ്ട സമയം കാത്തിരിക്കേണ്ടതായി വരും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പൂർണ്ണ സമർപ്പണത്തോടുകൂടി കർത്താവിന്റെ പക്ഷത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ടേപ്പുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തുള്ളവർ, നിങ്ങൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് കടന്നു വരുമ്പോൾ, നിങ്ങളത് അർത്ഥമാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തരുത്. ഇപ്പോൾ നിങ്ങൾ കൂടുതലായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതവുമായി കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ വാസ്തവമായും അർത്ഥമാക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കൈകളെ ഇപ്പോൾ തന്നെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ തന്നെ പുതുതായി ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിൽ കൂടി അവന്റെ നിന്നെ നിങ്ങളുടെ മേൽ വഹിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അവന്റെ നിന്നെ എന്റെ മേലെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. എന്റെ കൈകൾ രണ്ടും ഉയർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിന്നെ എന്റെ മേലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോളി റോളർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, ആ അടയാളത്തെ ഞാൻ സന്തോഷത്തോടെ ധരിക്കുന്നു. ഞാനത് അഭിമാനത്തോടുകൂടി ധരിക്കുന്നു. കാരണം അത് കർത്താവിന് വേണ്ടിയുള്ളതാകുന്നു. ഞാനത് അഭിമാനത്തോടുകൂടി അത് ധരിക്കുന്നു. നിങ്ങളെല്ലാവരും അതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ കൈകളെ ഉയർത്തിട്ട് ദൈവകൃപയാൽ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുക. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുന്നത് വലിയ അഭിമാനമായിട്ട് വിചാരിച്ചുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ പുറപ്പെട്ടുപോയി. അതോ നിങ്ങൾ ചില ഹോളിവുഡിലെ അഭിനയക്കാരുടെയോ അല്ലെങ്കിൽ ചില ടെലിവിഷനിലെ അഭിനയക്കാരുടെയോ അപമാനം വഹിക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ചില സഭയിലെ അംഗങ്ങളുടെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണോ? അതോ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ അപമാനമോ? കർത്താവെ, വചനത്തിന്റെ അപമാനത്തെ എനിക്ക് നൽകണമേ. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ അപമാനത്തെ വഹിച്ചുവെന്ന് എനിക്കറിയാം. കർത്താവെ, എന്നെ അത് വഹിക്കുവാനിടയാക്കണമേ. മരണം എന്നെ വിടുവിക്കുന്നതുവരെയും ഈ പവിത്ര കുരിശിനെ ഞാൻ വഹിക്കും. അതിനുശേഷം വീട്ടിൽ ചെന്ന് ഒരു കിരീടം ധരിക്കും. ഒരു കിരീടം നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം അഴിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ അതവിടെ ശരിയായിരിക്കുമെന്ന് നാം അറിയുന്നു. വേദിയുടെ ചുറ്റും ജനങ്ങൾക്ക് വരുവാൻ ഇവിടെ സ്ഥല സൗകര്യമില്ല. നിങ്ങൾ ഇരിക്കുന്നതായ ഇരിപ്പിടം തന്നെ നിങ്ങളുടെ വേദിയായിരിക്കട്ടെ. വിശ്വസിക്കുന്ന ഏവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ചെറുപ്പക്കാരായും പ്രായം ചെന്നവരായും ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ളവരിൽ അധികം പേരുടെയും കൈകൾ ഉയർന്നിരിക്കുന്നതായി എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ഓരോ സമയത്തും ഈ തേപ്പുകൾ കേൾക്കുമ്പോൾ ജനങ്ങൾ അവരുടെ മുറിയിൽ തങ്ങളുടെ കൈകളെ ഉയർത്തുകയും മുട്ടുകുത്തുകയും ചെയ്യാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ തമ്മിൽ ഓരോരുത്തരുടെയും കൈകൾ പിടിച്ചിട്ട്, പ്രിയേ, നാം വളരെ നാളുകളായിട്ട് സഭയിലെ അംഗങ്ങളായിരിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുവിലേക്ക് നമുക്ക് പോകാമെന്ന് പറയാനിടയാക്കണമേ. കർത്താവെ അനുവദിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ അവർക്കൊരു സമർപ്പണ ജീവിതത്തെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ അനേകം പേരും നല്ലവരായ ആളുകളാകുന്നു. അവർ നിന്റെ ജനങ്ങളാകുന്നു. അവർ സത്യത്തെ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവെ, അവിടുന്ന് സത്യത്തെ അവർക്ക് കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം സത്യമാകുന്നു. യോഹനാൽ നീ പറഞ്ഞിരിക്കുന്നത് പോലെ അത് 17 അധ്യായത്തിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവെ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. അങ്ങനെ അത് വീണ്ടും നിന്റെ വചനം ഇപ്പോഴും സത്യമാകുന്നു. എല്ലായ്പ്പോഴും സത്യമായിരുന്നു, കാരണം അത് ദൈവമാകുന്നു. ദൈവമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് മതവിശ്വാസങ്ങളിൽ നിന്നും സഭാസമുദായങ്ങളിൽ നിന്നും അവരെ വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. വചനവുമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിനായിട്ട് എല്ലാ ലൗകികപരമായ കാര്യങ്ങളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. അവർ നിന്റേതാകുന്നു. നീ അത് ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിന്റെ ദാസനെ പോലെ അവർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രാർത്ഥനയും നിനക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ തലകളെ വണയിക്കൊണ്ട് നാം തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്തുതിഗീതം പാടാം.
Yesterday I was in a place.
ഇവിടെ സഭയിലുള്ള ഒരു സഹോദരൻ ഒരു മേൽക്കുപ്പായത്തിനുള്ള തുണി എനിക്ക് തന്നിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് വെച്ച് അത് തയ്ക്കാൻ വേണ്ടി ഒരു വ്യക്തി എന്റെ അളവെടുക്കുകയായിരുന്നു. ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മേൽക്കുപ്പായം കണ്ടിട്ട് ചൂട് തരുന്ന തുണിയുടേതാകുന്നു, അതുകൊണ്ട് ഞാനൊരു തണുപ്പ് തരുന്ന തുണി മേയുടെ മേൽക്കുപ്പായത്തിനായി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആ തുണി മുറിപ്പിക്കുന്നതിനായി ഞാൻ അവിടെ പോയി. അദ്ദേഹം അളവെടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വലത്തെ തോൾ കീഴോട്ട് കുനിഞ്ഞിരിക്കുന്നു, ചിലപ്പോൾ ഒരു ഭാരമേറിയ ചുമട് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, അത് ശരിയാണ്, അത് പാപത്തിന്റെ ചുമടാകുന്നു. എന്നാൽ യേശു അതിന്റെ വിലയെല്ലാം കൊടുത്തിരിക്കുന്നു. നാം ഇത് പാടുമ്പോൾ ശ്രദ്ധിക്കുക.
Jesus paid. Then all my life to him. What had sin done? Sin had left a crimson stain. He washed it white as snow. God be merciful to us.
ദൈവമേ, ആഴമേറിയ ധ്യാന സമയത്ത് ഞങ്ങളോട് ദയ കാണിക്കണമേ. കർത്താവെ, നിന്റെ വചനം ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാൻ ഇടയാക്കണമേ. ഈ ജനങ്ങൾ അവരുടെ വൈകിട്ടത്തെ ആഹാരത്തിനായി താമസിച്ചു പോയിരുന്നാൽ
തന്നെയും,
എന്നാൽ കർത്താവെ, ഇത് ആഹാരത്തിലും കൂടിയതാകുന്നു, ഇത് ജീവനാകുന്നു. എന്റെ വചനം ആഹാരമാകുന്നു നീ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വിശക്കുന്ന പ്രാണനുകൾ അതിലാകുന്നു സദ്യ കഴിക്കുന്നത്. ഇപ്പോൾ കർത്താവെ, ഞങ്ങളെ എടുത്ത് ഞങ്ങളെ വളയ്ക്കണമേ. കർത്താവെ, എന്നോ അവരോടുകൂടെ എടുക്കണമേ. ഞാൻ അവരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, വിശ്വാസത്താൽ ഞാൻ കാൽവരിയിലേക്ക് പോകുന്നു. ഞാൻ ഈ സഭയുടെ കൂടെ പോകുന്നു. കർത്താവെ, എന്നെ ഇപ്പം മുഴുവനായിട്ട് വളയ്ക്കണമേ. പലവട്ടവും ഞാൻ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗിക്കുന്നത് ഒഴിവാക്കാൻ പോവുകയായിരുന്നു. ജനങ്ങൾ എന്നെ കേൾക്കുന്നില്ല. അവർ അതേ കാര്യങ്ങൾ തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ നിരുത്സാഹപ്പെട്ടു പോയി. ഞാനൊരു സങ്കീർണാവസ്ഥ ഉണ്ടാക്കി.
ഓ
ദൈവമേ, രണ്ട് ഞായറാഴ്ചകൾക്ക് മുമ്പ് നീ എനിക്ക് അടയാളം തന്നപ്പോൾ അത് ബൈബിൾ വായിച്ചിട്ട് നീ മോശയോട് കൽപ്പിച്ചുവെന്ന് പറയുന്നത് കാണുന്നത് പോലെയല്ല, എന്നാൽ യഥാർത്ഥമായിട്ടും ആ സ്വപ്നം പോലെ തന്നെയായിരുന്നു. അതായത് അവിടെ ഒരു മലയും കൂടി ഉണ്ടായിരുന്നു. അത് അവനൊരു അടയാളമായിരിക്കും. അതിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാമോ, ഞാൻ ധാരാളം ജനങ്ങളെ രോഗികളായിട്ട് വിട്ടിട്ട് പോരുന്നു. പ്രവചനത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല, എന്നാൽ വചനം ഉപദേശിക്കുന്നതിന്റെയും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിന്റെയും കൂടിയാകുന്നു. നീ ഒരു മനുഷ്യനെ ഇവിടെ മരിച്ചിട്ട് തറയിൽ വീഴാനിടയാക്കി, അതിന്റെ ശേഷം അവനെ ജീവൻ തിരികെ കൊടുത്തിട്ട് അത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ജീവിപ്പിച്ചുകൊണ്ടുവരികയും ചെയ്തു. നീ എല്ലായ്പ്പോഴും നിന്റെ വചനത്തെ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഞാൻ നിന്റെ സിംഹാസനത്തിൽ മുമ്പിലായിരിക്കുമ്പോൾ ഇതിനെ സ്ഥിരപ്പെടുത്തണമേ. കർത്താവ്, ഇവിടെയുള്ള ഓരോ ജനങ്ങളെയും എടുക്കണമേ. ലൗകികതയെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ. കർത്താവ്, ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ എടുക്കണമേ. വചനത്തെ എടുത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ തന്നെ പിഴിയണമേ. ദൈവമേ, ലോകത്തെയും ലോകചിന്തകളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കപ്പെട്ട ക്രിസ്ത്യാനികളാക്കാൻ ഇടയാക്കണമേ. ഓഹോ, ദൈവമേ, സ്നേഹിക്കുന്നവരായും ദയുള്ളവരായും മാധുര്യമുള്ളവരുമായിട്ട് ആത്മാവിന്റെ ഫലത്തെ വഹിക്കുന്നവരാക്കണമേ. അങ്ങനെ ചെയ്യില്ല കർത്താവേ, ഞങ്ങൾ നിന്റെ സിംഹാസനത്തിന് മുമ്പിലാകുന്നു. പാപം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ കടിച്ചുവപ്പ് കറുതേച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ രക്തത്തിന് അതിനെ പൊറുക്കുവാൻ കഴിയും. കർത്താവേ, ഞങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കണമേ. ഞങ്ങൾ നിങ്ങളിലേക്ക് കാത്തിരിക്കുമ്പോൾ ഇത് ഞങ്ങൾക്കായി ചെയ്യണമേ. ഞങ്ങളെ എടുക്കണമേ. ഞങ്ങൾ അങ്ങേടേതാകുന്നു. നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ അനുവദിക്കണമേ. എന്റെ ഹൃദയത്തെ പിഴിയണമേ കർത്താവെ. ഞാൻ എന്റെ എല്ലാ തെറ്റുകളെയും കാണുന്നു. എന്റെ കുറ്റങ്ങളെയെല്ലാം ഞാൻ കാണുന്നു. ദൈവമേ, ഈ സമയം തൊട്ട് അങ്ങേ സഹായിക്കുന്നതിനായിട്ട് എനിക്ക് കഴിയാവുന്നത്രയും നല്ലതായി ജീവിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഇന്ന് രാവിലെ എന്റെ ജീവനെ വീണ്ടും നിനക്കായി വിശദീകരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കുറ്റാരോപണത്തെ എന്റെ കൂട്ടുകാരുടെയും എന്റെ പുരോഹിതന്മാരുടെയും അടുക്കൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് കഠിനമായ കാര്യങ്ങളെ പറയേണ്ടതായി വന്നു. എന്നാൽ കർത്താവെ, ഞാനത് നിന്റെ പ്രേരണയിലാണ് പറഞ്ഞത്. അത് ചെയ്യുവാൻ നീ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ അതെന്റെ തോളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, അത് ഒഴിഞ്ഞിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നതെന്തും അവർ ചെയ്യട്ടെ. പിതാവെ, അവരത് സ്വീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഓരോരുത്തരെയും രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവ് കടന്നു വരാനിടയാക്കണമേ കർത്താവെ. കൂടാതെ ഒരു വലിയ ശക്തിയും സഭയെടുക്കപ്പെടുന്നതിന് മുമ്പായി വരാനിടയാക്കണമേ. അതിനായി പ്രാർത്ഥിക്കുന്നതിന് പ്രയാസമില്ല, കാരണം നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവെ, ആ മൂന്നാമത്തെ വലിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കായി വലിയ കാര്യങ്ങളെ ചെയ്യുമല്ലോ. കർത്താവെ, ഞാൻ അങ്ങയുടേതാകുന്നു. ഞാൻ എന്നെ തന്നെ ഈ ആൾക്കാരയിൽ എനിക്കറിയാവുന്നിടത്തോളം വിശദീകരിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, ലോകത്തെ എന്നിൽ നിന്ന് എടുത്തു കളയണമേ. നാശകരമായ വസ്തുക്കളെ എന്നിൽ നിന്ന് എടുത്തു കളയണമേ. ശാശ്വതമായതിനെ എനിക്ക് നൽകണമേ. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ആ വചനവുമായിട്ട് അത്രമാത്രം അടച്ചു ജീവിക്കാനിടയായിട്ട് വചനം എന്നിലും ഞാൻ വചനത്തിലുമാകാനിടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. എന്നെ ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകാനിടയാക്കരുതേ. ആ രാജാവിന്റെ വാളിനെ എടുത്തിട്ട് മുറുകെ പിടിക്കാൻ എനിക്കിടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുതുതായിട്ട് വീണ്ടും നിനക്ക് വേണ്ടി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങയുടെയും അവിടുത്തെ സേവയ്ക്കായി തന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. God bless you, Brother Neville.